بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد، കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ ജനാധിപത്യവും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ഇസ്ലാമിന്റെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് ചില സംസാരങ്ങൾ നടത്തുകയുണ്ടായി. ഈ സംസാരം പുറത്തിറക്കിയ സന്ദർഭത്തിൽ പല ആളുകളും പല രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ അറിയിക്കുകയുണ്ടായി. ചില ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടും സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടും വിഷയം മനസ്സിലായതിലുള്ള സന്തോഷവും ആത്മാർത്ഥതയും അറിയിച്ചുകൊണ്ടുമൊക്കെ വ്യക്തിപരമായി മെസ്സേജുകൾ അയച്ചും സംസാരിച്ചും ഫോൺ വിളിച്ചുമൊക്കെ അവർക്ക് ഈ സംസാരം കേൾക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുകയുണ്ടായി. വേറെ ചില ആളുകൾ വളരെ ശക്തമായി വിമർശിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും ചില ആളുകളെങ്കിലും പേര് വിളിച്ച് കളിയാക്കിയും എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുമൊക്കെ ആക്ഷേപങ്ങൾ എഴുതി കുറിപ്പുകൾ പുറത്തിറക്കി പലയിടത്തും പ്രചരിപ്പിച്ചു. ചില ആളുകൾ എനിക്ക് തന്നെ നേരിട്ടയച്ചു, ഇങ്ങനെയൊക്കെ പ്രതികരിച്ചു. വേറെ ചില ആളുകൾ ഈ സംസാരത്തിന് മറുപടിയായി പ്രസംഗം നടത്തി. അതിൽ പല ആളുകളും, ഏതാണ്ട് എല്ലാ ആളുകളും, പേരൊന്നും പറഞ്ഞിട്ടില്ല, ആരാണ് പറഞ്ഞതെന്ന് പറയില്ല. എന്നാൽ ഇങ്ങനെ കുറച്ച് ആളുകൾ പറയുന്നുണ്ട്, അങ്ങനെ കുറച്ച് ആളുകൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് പല മറുപടി പ്രസംഗങ്ങൾ നടത്തിയതായി കേൾക്കാൻ കഴിഞ്ഞു. പ്രസംഗം നടത്തിയ പല ആളുകളും, അതിൽ ചില ആളുകൾ കാലങ്ങളായി കളവ് പറയുക എന്നത് സ്വയം പണിയാക്കി ഏറ്റെടുത്ത ആളുകളാണ്. അപ്പൊ അവർ മുന്നേ പറഞ്ഞ കളവുകളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചതുകൊണ്ട് സംഘടനാ വിഷയങ്ങളും മറ്റു വിഷയങ്ങളിലുമൊക്കെ അവർ പറഞ്ഞ കളവുകളൊക്കെ ഒരു തീരുമാനമായിട്ട് ആദ്യം അവരുടെ സത്യസന്ധത അവർ ബോധ്യപ്പെടുത്തട്ടെ, അതിനുശേഷം മാത്രം മതി ഇത്തരം ആളുകളുടെ സംസാരങ്ങൾക്കുള്ള മറുപടി എന്ന് വിചാരിച്ചതുകൊണ്ട് അത്തരത്തിലുള്ള ചില പ്രസംഗങ്ങളെ തീർത്തും ഗൗനിക്കാതെ വിടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് അത്തരം ആളുകൾക്ക് മറുപടിയില്ല, അവരുടെ പ്രസംഗം തന്നെ കേൾക്കാൻ ഇതുവരെ നമ്മൾ ആരും ശ്രമിച്ചിട്ടില്ല, ആരെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ പ്രസംഗം ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരോട് നമ്മൾ പറഞ്ഞത് ആദ്യം അവർ പറഞ്ഞ കളവുകളൊക്കെ പിൻവലിക്കട്ടെ, ആദ്യം അവർ സത്യസന്ധത ബോധ്യപ്പെടുത്തട്ടെ, ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ അമാനത്ത് ആദ്യം പാലിക്കട്ടെ, എന്നിട്ടാണ് അവർ മറുപടി പറയേണ്ടത് എന്നാണ് ഇത്തരം ആളുകൾക്ക് മറുപടിയായി നമ്മൾ പറഞ്ഞത്. എന്നാൽ ഈ അടുത്ത് കുറച്ച് ദിവസങ്ങളായി പലരും ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള വഫഖനി അല്ലാഹുവ വഫഖനി അല്ലാഹുവ ഇയാ അദ്ദേഹത്തിൻ്റെ സംസാരം പല ആളുകളും അയച്ചു തന്നു. അപ്പോൾ ഈ വിഷയത്തിൽ നമുക്കാൾ അറിവും പരിചയസമ്പത്തും ദീനിൻ്റെ ദഅവാ രംഗത്ത് അനേകം ഖിദ്മത്തുകളുമുള്ള നമ്മളൊക്കെ വളരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു പണ്ഡിതന്റെ സംസാരമായതുകൊണ്ട് തന്നെ അത് കേൾക്കാൻ തയ്യാറായി. അത് കേൾക്കേണ്ടതാണ്, ഇത്തരം ആളുകളുടെ സംസാരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അദ്ദേഹം തന്റെ സംസാരം തുടങ്ങുന്നതിന് മുൻപ് ഇത് ഓഡിയോ റെക്കോർഡ് ചെയ്ത ആളുകൾ ചെയ്തതായിരിക്കാം. അദ്ദേഹത്തിന്റെ സംസാരത്തിന് മുൻപ് എൻ്റെ പ്രസംഗത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മറുപടി എന്നോണമാണ് അദ്ദേഹവും സംസാരിക്കുന്നത്. പേര് പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹവും ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കാണ് മറുപടി പറയുന്നത് എന്നത് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഞാൻ വളരെ ബഹുമാനിക്കുന്ന, ഇത് ഒരു മുജാമലത്തായ ഒരു ഭംഗി വാക്കായി ഞാൻ പറയുന്നതല്ല, നമ്മുടെ പല നിലപാടുകളോടും അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടെങ്കിൽ കൂടി നമ്മെക്കാൾ വളരെയധികം അറിവുള്ള, നമ്മളിൽ പല ആളുകളെക്കാളും വളരെയധികം അറിവുള്ള, വളരെയധികം സ്വഭാവ മഹിമ കൊണ്ട് പലപ്പോഴും ആളുകൾ പുകഴ്ത്തി പറഞ്ഞു കേട്ടിട്ടുള്ള ആളാണ് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള. വഫഖനി അല്ലാഹു വഇയാ. അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിത്വം ഇത്തരം വിഷയങ്ങളിൽ സംസാരം നടത്തിയപ്പോൾ അത് കേൾക്കുകയുണ്ടായി. ആ സംസാരവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ചില വിശദീകരണങ്ങളാണ് ഈ ചെറിയ ഒരു ക്ലാസ്സിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും എനിക്ക് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടപ്പോൾ തോന്നിയ ഒരു കാര്യം, അദ്ദേഹം എന്റെ സംസാരം കേട്ടിട്ടില്ല എന്ന് ഏതാണ്ട് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അദ്ദേഹം തന്നെ എന്റെ ചില സംസാരങ്ങളെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു, മിമ്പറിൽ നിന്നാണ് ഇതൊക്കെ സംസാരിക്കുന്നത്, ഖുത്ബയിലാണ് ഇതൊക്കെ പറയുന്നത് എന്ന് വളരെ വേദനയോടുകൂടി അദ്ദേഹം ആക്ഷേപിക്കുന്നത് കണ്ടു. യഥാർത്ഥത്തിൽ അദ്ദേഹം പരാമർശിച്ച സംസാരം ഞാൻ ഖുത്ബയിൽ പറഞ്ഞ സംസാരമായിരുന്നില്ല, അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ആരോ പറഞ്ഞു കൊടുത്തതാണ്, ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം, അദ്ദേഹത്തിന് വിശ്വസ്തനായ ഒരാൾ പറഞ്ഞു എന്നതിനാൽ ചിലപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞതായിരിക്കാം. എന്തായാലും എനിക്ക് അദ്ദേഹം സംസാരിച്ച വിഷയത്തിലുള്ള ചില വിയോജിപ്പുകൾ എൻ്റെ വൈജ്ഞാനികമായ കുറവ് അംഗീകരിച്ചുകൊണ്ട് തന്നെ, എൻ്റെ പ്രായത്തിലും പക്വതയിലുമുള്ള കുറവെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ സംസാരം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മുൻഗാമികളായ ആളുകൾ, അവർ പ്രായമെത്ര വലുതാകട്ടെ ചെറുതാകട്ടെ, പരസ്പരം നന്മയുടെ കാര്യത്തിൽ ഉപദേശിക്കുകയും തെറ്റുതിരുത്തുകയും ചെയ്തിരുന്നു. അത് ആദ്യ കാലഘട്ടം മുതൽ തന്നെ സലഫുകളിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. സഹാബികളാകട്ടെ അവർക്ക് ശേഷമുള്ളവരാകട്ടെ, പരസ്പരം തെറ്റ് കണ്ടാൽ തിരുത്തുക എന്നത് അവരുടെ എല്ലാവരുടെയും രീതിയിൽപ്പെട്ടതായിരുന്നു. അവർ വലിയ വലിയ പണ്ഡിതന്മാരായിരുന്നു, അവരുടെ അത്ര ഒന്നും നമുക്കില്ലെങ്കിലും ഒരു കവി പറഞ്ഞതുപോലെ ഇല്ലം തക്കുൻ മിസ്ലഹും ഫതശബ്ബഹു ഇന്ന തശബ്ബുഹ ബിൽ ഖിറാമി ഫദീലു, നീ അവരെ പോലെ ഒന്നും ആയിട്ടില്ലെങ്കിലും നീ അവരോട് ഒരു അനുകരണമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. ഇന്ന തശബ്ബുഹ ബിൽ ഖിറാമി ഫദീലു, ബഹുമാന്യരായ മാന്യന്മാരായ ആളുകളോട് സാദൃശ്യം കാണിക്കുക, അവരെ അനുകരിക്കുക എന്നത് തന്നെ ഒരു ശ്രേഷ്ഠതയാണ്. അതുകൊണ്ട് നമ്മൾ വലിയ പണ്ഡിതന്മാരൊന്നുമല്ലെങ്കിലും അദ്ദേഹത്തിന്റെ അത്ര അറിവ് വളരെ ആത്മാർത്ഥമായാണ് ഞാനത് പറയുന്നത്, എനിക്കില്ല എന്ന കാര്യം വളരെ ആത്മാർത്ഥമായി തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്കില്ല എന്നത് ഒരു സംശയമല്ല, എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അദ്ദേഹം ഇൽമിൽ എന്നെക്കാൾ മുന്നിൽ നിൽക്കുന്ന വ്യക്തിത്വമാണ്. പക്ഷെ എങ്കിൽ കൂടി അദ്ദേഹം എന്റെ സംസാരത്തിൽ നടത്തിയ ചില പരാമർശങ്ങൾ, അതിനോടുള്ള എന്റെ വിയോജിപ്പുകളാണ് എനിക്ക് ഈ പ്രസംഗത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് പരസ്പരം നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറേണ്ടതില്ല. ഈ പ്രസംഗം ഇട്ട് അപ്പുറത്തെ പ്രസംഗം ഇങ്ങോട്ടിട്ട് കടലേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലണം അടികൂടണം എന്നൊന്നും ആരും പറയേണ്ടതില്ല. അൽഹംദുലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മളെല്ലാം പരസ്പരം സഹോദരങ്ങളാണ് ഇൻഷാ അള്ളാഹ്. അതുകൊണ്ട് തന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉദ്ദേശശുദ്ധി സംശയിച്ചിട്ടും അവന്റെ ഉദ്ദേശം വേറെയാണ് ഇവന്റെ ഉദ്ദേശം വേറെയാണ് ഇങ്ങനെയൊന്നും പറയാൻ ആരും ശ്രമിക്കേണ്ടതില്ല. അത് നാം ഇനിയിപ്പോ എന്നെ അനുകൂലിക്കുന്നവരാകട്ടെ പ്രതികൂലിക്കുന്നവരാകട്ടെ ആരായാലും അത്തരം പരാമർശങ്ങൾ നടത്തുന്നത് തീർത്തും ശരിയല്ല. ഇമാം അദ്-ദഹബി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ആമുഖമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ കൂടി. അത് നമ്മുടെ എല്ലാവരുടെയും മറുപടി പ്രസംഗങ്ങളുടെ ആമുഖത്തിൽ, നമ്മുടെ പ്രസംഗങ്ങളുടെ മറുപടി പ്രസംഗങ്ങളുടെ അല്ലെങ്കിൽ വിശകലന സംസാരങ്ങളുടെ ഏറ്റവും വലിയ തലക്കെട്ടായി കൊടുക്കാൻ അർഹമായ വാക്കാണ്. ഇമാം അദ്-ദഹബി അദ്ദേഹത്തിന്റെ സൈലു താരിഖുൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, وما زال الفضلاء يختلفون قديما وحديثا في الأصول والفروع. സൃഷ്ടന്മാരായ മാന്യന്മാരായ ആളുകൾ പണ്ട് കാലഘട്ടത്തിലും ഇക്കാലഘട്ടത്തിലും ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിഷയങ്ങളിലും ശാഖാപരമായ വിഷയങ്ങളിലും ഒക്കെ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്. ലക്കിന്നഹും മുത്തഫിഖൂന അലൽ അസ്ലിൽ കബീർ, പക്ഷെ അവരെല്ലാവരും ഒരു വലിയ അസ്ലിൽ, ഒരു വലിയ അടിസ്ഥാനത്തിൽ യോജിപ്പിലാണ്. വഹുവ തൗഹീദുൽ ഹഖ് വ തംജീദു, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദാണ്. അതിലെല്ലാവരും യോജിച്ചിട്ടുണ്ട്. വൽ ഇമാനു ബിഹി വ ബി സിഫാതിഹി വ അസ്മാഇഹിൽ മുഖദ്ദസതി മിൻ ഹൈസുൽ ജുംല, മൊത്തത്തിൽ അല്ലാഹുവിന്റെ എല്ലാ സിഫത്തുകളിലും അവന്റെ എല്ലാ അസ്മാഇഹുകളിലും വിശ്വസിക്കുക, ഈ കാര്യത്തിൽ അവരെല്ലാവരും ഒരേപോലെയാണ്. വഖദ് യഖ്തലിഫൂന ഫീ തഫാസീലി ബഅദി ദാലിക് വല്ലാഹുൽ മുവഫഖ്, എന്നാൽ വിഷയത്തിന്റെ വിശദീകരണങ്ങളിൽ ചിലപ്പോൾ അവർക്കിടയിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് ഇമാം അസ്-സഹബി റഹിമഹുള്ളാഹു തആല അദ്ദേഹം പറയാം. അപ്പൊ ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഒരിക്കലും അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേര് പരസ്പരം തല്ലാനോ അടികൂടാനോ ഒരിക്കലും ഈ സംസാരങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അതല്ല. അൽഹംദുലില്ലാ, അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ ഹൃദയം വിശാലമാകണമെന്ന് സ്വാഭാവികമായി നമ്മളൊക്കെ ആഗ്രഹിക്കണം. അത് പ്രാവർത്തികമാക്കാനും ഞാനും നിങ്ങളും എല്ലാവരും ശ്രമിക്കണം. ഇനി നാളെ ഈ വാക്കുകൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് നീ അവരോട് പറഞ്ഞു കൊടുക്ക്, ഇത് നീ ഇവരോട് പറഞ്ഞു കൊടുക്ക് എന്നാരും പറയേണ്ടതില്ല. ഇത് എല്ലാവരോടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നൽകാനുള്ള വസീയത്താണ്. വലാസ ഇന്നലെ ഇശാന ലഫി ഹുസ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്ഖി വതവാസൗ ബിസ് സബർ, എല്ലാവർക്കും അറിയുന്ന ആയത്താൻ, എല്ലാവർക്കും അതിന് വിശദീകരണം അറിയാം. അതുകൊണ്ട് പരസ്പരമുള്ള വസീയത്തുകളിൽ നസീഹത്തുകളിൽ മാത്രമായി ഇതിനെ കണ്ടാൽ മതി. അതുകൊണ്ട് സഹോദരങ്ങളെ ആദ്യത്തിൽ പറയാനുള്ള ഇതൊരു അടിപിടിയല്ല, വിഷയം മനസ്സിലാക്കാൻ ഇതിലുള്ള ഹക്ക് എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള സംസാരം മാത്രമേ ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇനി ഈ സംസാരത്തിൽ എപ്പോഴെങ്കിലും എൻ്റെ നാവ് പഴച്ച് എന്തെങ്കിലും കുറച്ച് ഗൗരവമുള്ളൊരു വാക്ക് ഞാൻ പറഞ്ഞാൽ പോലും അത് മനസ്സിൽ സൂക്ഷിക്കാനോ അത് മനസ്സിൽ ഉദ്ദേശിച്ചു പറഞ്ഞതാണ് എന്ന് കണ്ടുപിടിക്കാനോ ആരും തയ്യാറാവരുത്. സ്വാഭാവികമാണ്, മനുഷ്യനാണ്, വാക്കുകളിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അത്തരം ഏറ്റക്കുറച്ചിലുകളെ മാനുഷികമായി പരിഗണിക്കാനുള്ള വിശാലത എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ജനാധിപത്യവുമായി ബന്ധപ്പെട്ട സംസാരം, ആ ഒരു പ്രസംഗം, അത് നടത്താനൊരു സാഹചര്യമുണ്ടായിരുന്നു. ഒന്ന് സോഷ്യൽ മീഡിയയിലാകട്ടെ, അതുപോലെ തന്നെ എഴുത്തുകളിലും കുറിപ്പുകളിലുമാകട്ടെ, ആളുകളുടെ സംസാരങ്ങളിലാകട്ടെ, പലരുടെയും അടുക്കൽ ജനാധിപത്യ സംവിധാനത്തെയും തെരഞ്ഞെടുപ്പ് രീതികളെയും ഒക്കെ വളരെ പുകഴ്ത്തിയും പ്രശംസിച്ചും അത് ഏറ്റവും നല്ല രീതികളിൽ ഒന്നാണ് എന്ന രൂപത്തിലുമൊക്കെയുള്ള സംസാരങ്ങൾ പല ആളുകളുടെ അടുക്കലും കാണാൻ കഴിഞ്ഞു. അതിൽ ചില ആളുകളെങ്കിലും സലഫീയത്തിലേക്ക് ചേർത്തി പറയുന്ന ആളുകളാണ്. എന്തിനധികം നമ്മളോട് വളരെ അടുപ്പമുണ്ടായിരുന്ന ആളുകളിൽ പോലും ചില ആളുകൾ പറഞ്ഞു, നിങ്ങൾ ആ പ്രസംഗിച്ചതിന് മുൻപ് ഞങ്ങൾ പലപ്പോഴും ജനാധിപത്യത്തെ പുകഴ്ത്തി സംസാരിക്കാറുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിനെ പുകഴ്ത്തി സംസാരിക്കാറുണ്ടായിരുന്നു. സംസാരിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം എത്തിയപ്പോൾ ഒന്ന് ആളുകളുടെ അടുക്കൽ ഈ രീതിയിലുള്ള സംസാരങ്ങൾ കൂടുതലായി കാണാൻ തുടങ്ങി. മാത്രമല്ല ആ സാഹചര്യത്തിൽ ബഹുമാന്യനായ സഹോദരൻ അബ്ദുറഹ്മാൻ അബ്ദുൽ ലത്തീഫ് അദ്ദേഹം ഒരു കുറിപ്പ് വിഷയത്തിൽ എഴുതുകയുണ്ടായി, ജസാഹുല്ലാഹു ഖൈറൻ. ആ കുറിപ്പിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് പരാമർശിച്ചിരുന്നത്. എന്നാൽ അതിൻ്റെ ഇടയിൽ അദ്ദേഹം വ്യക്തമായി പലയിടത്തും അദ്ദേഹം പറഞ്ഞിരുന്നു, ജനാധിപത്യ സംവിധാനം കുഫ്റാണ്, അത് കുഫ്റാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നൊക്കെ അദ്ദേഹം അതിൽ വിശദീകരിച്ചിരുന്നു. പക്ഷേ ജനാധിപത്യ സംവിധാനം കുഫ്റാണ് എന്ന വിഷയം വളരെ ഊന്നി പറയുന്നത് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ കാണാൻ കഴിഞ്ഞില്ല. ആ വിഷയം പറഞ്ഞാൽ അദ്ദേഹം ലേഖനം എഴുതിയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ജനാധിപത്യ സംവിധാനത്തിന്റെ ഇസ്ലാമികത്വം കുഫറും വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ലേഖനം എഴുതിയത്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ഈ വിഷയത്തിലുള്ള തെളിവുകൾ വളരെ ഇല്ലായിരുന്നു. അതായത് ജനാധിപത്യ സംവിധാനവുമായി ബന്ധപ്പെട്ട മസലയിലുള്ള ചർച്ചകൾ അദ്ദേഹത്തിന്റെ കുറിപ്പിൽ വളരെ കുറവായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും തോന്നി ഈ വിഷയത്തിൽ സംസാരം നടത്തുന്നത് നന്നായിരിക്കും, കാരണം ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ആളുകൾ ജനാധിപത്യ സംവിധാനം കുഫ്രാണ് എന്ന ചിന്താഗതി അവരിൽ നിന്ന് മറന്നുപോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ആരും സംസാരിക്കുന്നില്ല. എന്നെക്കാൾ പ്രായമുള്ള ആരെങ്കിലും ഒരാൾ ഈ വിഷയം സംസാരിക്കുകയോ വ്യക്തമാക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ വിഷയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം സ്വയം ഒരു വിവാദം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തിന് സംസാരിച്ചതല്ല. ഒരാളും സംസാരിക്കുന്നത് കാണുന്നില്ല, ആരും മിണ്ടുന്നില്ല. മാത്രമല്ല ആരും മിണ്ടുന്നില്ല എന്നതുകൊണ്ട് ഈ വിഷയത്തിലുള്ള അജ്ഞത വർദ്ധിച്ചിട്ടുണ്ട് എന്നതിന് തെളിവാണ് ഞാൻ ഈ വിഷയം സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ പ്രതികരണങ്ങൾ. പല ആളുകളും, ചില ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു തൗബ ചെയ്യണം, ചില ആളുകൾ പറഞ്ഞു നീ ഇസ്ലാമിനെ തകർക്കാൻ നിൽക്കണം. അതിൽ പല ആളുകളും ഞങ്ങൾ സെൽഫികളാണെന്ന് പറയുന്ന ആൾക്കാരാണ്. ഞാൻ എന്തായാലും പറഞ്ഞു ജനാധിപത്യ സംവിധാനം കുഫ്രാന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും ഈ സംവിധാനത്തിനെതിരെ തിരിയണമെന്നോ ഭരണകൂടത്തിനെതിരെ വിപ്ലവം നയിക്കണമെന്നോ സിന്ദാബാദ് പിന്നെ ജാഥ ഇറങ്ങി സിന്ദാബാദ് വിളിക്കണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ വിധി ഇതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പല ആളുകളും പറയാറുണ്ട് ഇവിടെ ആർക്കാണ്, ആരാണ് ജനാധിപത്യത്തെ പുകഴ്ത്തുന്നത്, ഇവിടെ ആരാണ് ഇസ്ലാമിനേക്കാൾ നല്ലതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ആ പറയുന്ന ആളുകൾക്ക് അത് മനസ്സിലാകണമെങ്കിൽ ഒന്നല്ലെങ്കിൽ എനിക്ക് കിട്ടിയ മെസ്സേജുകളോ അല്ലെങ്കിൽ എന്നോട് ചില ആളുകൾ നടത്തിയ സംസാരങ്ങളോ കേൾക്കുകയോ ചെയ്താൽ മതി. അവർക്ക് മനസ്സിലാവും എത്ര ആളുകൾ ഈ രൂപത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പല ആളുകളും ആ രൂപത്തിലാണ് സംസാരിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ കിട്ടിയപ്പോൾ എനിക്ക് ഏതാണ്ട് ഉറപ്പായി ഞാൻ സംസാരിക്കേണ്ടിയിരുന്ന ഒരു വിഷയമായിരുന്നു അത്. ഒരു ഫിത്ന ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തിലല്ല ഞാനത് സംസാരിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആണ് എന്റെ മനസ്സിലുള്ള എന്താണെന്നറിയാം. ഈ വിഷയത്തിൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് അജ്ഞതയുണ്ട് എന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ആ വിഷയം സംസാരിച്ചത്. അപ്പൊ ഇങ്ങനെയാണ് ഈ വിഷയം സംസാരിക്കുന്നത്. അതും ഒരു ഖുത്ബയിൽ ഈ വിഷയം പറഞ്ഞു നിർത്താമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഖുത്ബ കഴിഞ്ഞപ്പോൾ ഖുത്ബയിൽ ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിച്ചിട്ടില്ലായിരുന്നു. എന്റെ പ്രസംഗം കേട്ട ആളുകൾക്കറിയാം ഖുത്ബയിൽ ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. ആകെ ജനാധിപത്യം എന്നുള്ള വിഷയം ഞാൻ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖുത്ബ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞപ്പോൾ തന്നെ പല ആളുകളും അവിടെ തന്നെ നിൽക്കണം. അതിൽ ചില ആൾക്കാർ പറഞ്ഞു ഇതാ പിന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട്, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ വന്നു. അപ്പോൾ എനിക്ക് തോന്നി എങ്കിൽ പിന്നെ ഈ വിഷയത്തിൽ ചില വിശദീകരണങ്ങൾ കൂടി നൽകുന്നതെന്നായിരുന്നു. സത്യം പറഞ്ഞാൽ കയ്യിൽ ഒരു നോട്ടോ ഒന്നും എടുക്കാതെ അന്ന് ഞാൻ സംസാരിച്ചത്. ഖുത്ബക്ക് ശേഷം മുന്നേ വായിച്ച കാര്യങ്ങളുടെ ഒരു ചുരുക്കം മാത്രമേ ഞാൻ പറഞ്ഞത്. ഒരു അതുകൊണ്ടാണ് ആ പ്രസംഗത്തിന്റെ ക്ലാസ്സിന്റെ ഇടയിൽ ചില ആയത്തുകൾ പോലും എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ കിട്ടിയിട്ടില്ല. കാരണം ഞാൻ അപ്പോൾ തന്നെ സംസാരിച്ച എന്റെ മനസ്സിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വായിച്ചിരുന്ന കാര്യങ്ങളുടെ ഒരു ചുരുക്കമാണ് ഞാൻ ആ സന്ദർഭത്തിൽ അപ്പോൾ പ്രസംഗിച്ചത്. അപ്പൊ പിന്നെ ആളുകൾക്ക് സംശയങ്ങൾ വർദ്ധിച്ചു, പല ആളുകളും ഫോൺ വിളിച്ചു മറ്റൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നി ഈ വിഷയത്തിൽ ഒന്നുകൂടി തയ്യാറായി ഈ വിഷയത്തിൽ ആളുകൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം കൂടി പറഞ്ഞ് അടുത്ത ഒരു സംസാരം നടത്തണം. അങ്ങനെയാണ് മൂന്നാമത്തെ സംസാരം ഈ വിഷയത്തിൽ നടത്തിയത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്തായാലും പല ആളുകൾക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ ചില ആളുകൾ മറുപടിയായിട്ട് ഇറങ്ങി, ഈ വിഷയത്തിലുള്ള മറുപടികൾ പറയാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ പല ആളുകളുടെയും മറുപടിയുടെ കോലം പല രൂപത്തിലായിരുന്നു. ചില ആളുകൾ വളരെ മോശമായിട്ടാണ് പ്രതികരിച്ചത്. ഒരിക്കലും ഒരു മുസ്ലിമിന് പ്രതികരിക്കാൻ അനുവാദമില്ലാത്ത രൂപത്തിലാണ് പല ആളുകളും പ്രതികരിച്ചത്. അതൊന്നും ഒരിക്കലും ശരിയായ രീതിയല്ല, ആര് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ശരി. എന്നാൽ അത്തരം കാര്യങ്ങൾ പലതിനും ഞാൻ വില കൊടുക്കാതെ ഇതുവരെ ഒരു മറുപടി പോലും പറയാതെ ഒഴിവാക്കി വിട്ടത്. ഇപ്പൊ പല ആൾക്കാരും ഓഡിയോ അയച്ചു തന്നിരുന്നു, അതുപോലെ തന്നെ ചില ആളുകളുടെ കുറിപ്പുകൾ, വ്യക്തിപരമായ വിമർശനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കുറിപ്പുകൾ അയച്ചു തന്നിരുന്നു. അവരോടൊക്കെ ഞാൻ തിരിച്ചു മറുപടി എഴുതിയത്, ഇങ്ങനെ കുറിപ്പുകൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ മറുപടി എഴുതിയത് ഇതൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല, അറിവില്ലാത്ത ആളുകൾ സംസാരിക്കുന്നതിന് മറുപടി പറയേണ്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ മിണ്ടാതിരിക്കായിരുന്നു. ഞാൻ മിണ്ടാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഈ ഫിത്തിന് അവസാനിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ആളുകൾ പല ആൾക്കാരും വിഷയം പഠിക്കാന്നുള്ളതിനപ്പുറം ഫിത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും പറയുന്നതിന് മറുപടി വരാൻ നിന്നു കഴിഞ്ഞാൽ അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല എന്നതുകൊണ്ടാണ് മിണ്ടാതിരുന്നത്. പക്ഷേ ഖദ്ദറല്ലാഹ്, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കാൻ പറ്റി. വഫറല്ലാഹു ലഹു അലി വഫറല്ലാഹു ലി വലഹു. അപ്പൊ അദ്ദേഹത്തിന്റെ സംസാരം ഇങ്ങനെ ഉണ്ടായി. അപ്പൊ ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലുള്ള വിമർശനങ്ങൾ ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താണ് എന്നാണ് ഈ സംസാരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പല ആൾക്കാരും അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടവരായിരിക്കും ഇപ്പൊ എന്റെ സംസാരം കേൾക്കുന്നത്. മിക്ക ആളുകളും അദ്ദേഹത്തിന്റെ സംസാരം കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കാര്യമായ രണ്ട് ആരോപണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് യാസക്കുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ യശാക്കുമായി ബന്ധപ്പെട്ട, രണ്ട് രൂപത്തിൽ ആ പേര് പറയാം. യശ എന്നും പറയാം, യാസക്ക് എന്ന് പറയാം, അതുപോലെ തന്നെ യശാക്ക് എന്ന് പറയാം. ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ ആ ചെങ്കിസ് ഖാന്റെ ഭരണ വ്യവസ്ഥയെ പണ്ഡിതന്മാർ പല പേരുകളും പറഞ്ഞിട്ടുണ്ട്. ഏതാണെങ്കിലും ഈ ഭരണവ്യവസ്ഥ, ആ വിഷയത്തിൽ ഞാൻ സംസാരിച്ച കാര്യങ്ങൾ തെറ്റാണ് എന്നാണ് ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ആരോപണം. കാര്യമായ ആരോപണം അതാണ്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ആരോപണം അബൂ ലഹബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തബ്ബത് യദാ അബി ലഹബ് എന്ന ആയത്ത് ഞാൻ ദുർവ്യാഖ്യാനിച്ചു എന്നാണ് രണ്ടാമത്തെ ആരോപണം. ഈ രണ്ട് ആരോപണങ്ങളാണ് കാര്യമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് ആരോപണങ്ങൾക്കാണ് ഇൻഷാ അള്ളാഹ് ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അൽഹംദുലില്ലാഹ് എനിക്ക് തോന്നുന്നു ഏറ്റവും ഗൗരവമുള്ള വിഷയമാണല്ലോ ഒരാൾ ആദ്യം ആരോപണമായിട്ട് പറയാം. ഈ രണ്ട് വിഷയങ്ങളാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ ഏറ്റവും ഗൗരവമുള്ള വിഷയമായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ളതെങ്കിൽ ഇൻഷാ അള്ളാഹ് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റു കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ശരിയാണ് എന്നാണ്. മറ്റു കാര്യങ്ങൾ ഞാൻ സംസാരിച്ചതിൽ അബദ്ധമില്ല എന്ന് അദ്ദേഹം അംഗീകരിക്കുന്നു എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഉദാഹരണം, ഞാൻ ജനാധിപത്യ സംവിധാനം കുഫ്രാന്ന് പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ സിന്ദാബാദ് വിളിക്കാൻ അനുവാദമില്ല എന്ന് പറഞ്ഞിരുന്നു, നിയമങ്ങൾ നിശ്ചയിക്കാൻ അവകാശം അള്ളാഹുക്കാണെന്ന് പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ വോട്ടിംഗ് അത് അടിസ്ഥാനപരമായ ഇസ്ലാമികമായ രീതിയല്ല എന്ന് പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ ജമാഅത്തുമായി നമ്മുടെ വിമർശനങ്ങളുടെ മർമ്മം എന്താണ്, ഇങ്ങനത്തെ പല കാര്യങ്ങളും ഞാൻ സംസാരിച്ചിരുന്നു. അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം എന്തെങ്കിലും ഒന്ന് പ്രതികരിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. കാര്യമായ അദ്ദേഹത്തിന്റെ ആരോപണം ഒന്ന് യസാഖുമായി ബന്ധപ്പെട്ടതാണ്, രണ്ട് അബു ലഹബ് സൂറത്തു പിന്നെ അബൂലഹബിന്റെ വിഷയത്തിൽ അവതരിച്ച സൂറത്ത്, ആ സൂറത്ത് ഞാൻ ദുർവ്യാഖ്യാനിച്ചു എന്നതാണ് കാര്യമായ ആരോപണം. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് അത് അങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹം തിരുത്തട്ടെ, അല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇനിയും ഗൗരവമുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ തെറ്റ് എന്റെ അടുക്കലാണെന്ന് മനസ്സിലാക്കി അത് തിരുത്താൻ ഇൻഷാ അള്ളാഹ് യാതൊരു പ്രയാസവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്താൻ ഞാൻ തയ്യാറാണ്. പ്രത്യേകിച്ച് എൽമിൽ എന്നെക്കാൾ മുന്നിൽ നിൽക്കുന്ന, എന്നെക്കാൾ പ്രായമുള്ള ഒരു വ്യക്തിയാണ് ഉപദേശിക്കുന്നതെങ്കിൽ അത് പരിഗണിക്കാനുള്ള മാന്യത എൻ്റെ അടുക്കൽ ഉണ്ടാകൽ അള്ളാഹു സുബ്ഹാന തആല തന്നെ വാജിബാക്കിയ കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് ആ വിഷയത്തിൽ മടിയില്ല. അതുകൊണ്ട് എൻ്റെ അടുക്കൽ ഇനി ഇതിനേക്കാൾ ഗൗരവമുള്ള വിഷയങ്ങൾ എന്തെങ്കിലും എൻ്റെ സംസാരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തിരുത്തട്ടെ, ഞാൻ ആ തിരുത്തലുകൾ അംഗീകരിക്കാൻ തയ്യാറാണ്. ശരി, അപ്പൊ രണ്ട് വിഷയങ്ങളാണ് അദ്ദേഹം തന്റെ സംസാരത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതില് ഒന്നാമത്തെ കാര്യം യസാഖും അതുപോലെ തന്നെ ചെങ്കിസ് ഖാനും ആ ഭരണകൂടവും ഈ വ്യക്തിയുമൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അള്ളാ അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ തബ്ബത് യദാ അബി ലഹബ് എന്ന സൂറത്തുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാം. എന്റെ പ്രസംഗത്തിൽ ഖുതുബയിൽ ചെങ്കിസ് ഖാനുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ യസാഖുമായി ബന്ധപ്പെട്ട ഇബ്നു കസീറിന്റെ ഉദ്ധരണി ഞാൻ വായിച്ചിരുന്നു. ഉദ്ധരണി അബ്ദുൽ ജബ്ബാർ മൗലവിയും വായിച്ചിട്ടുണ്ട്. അതിന്റെ അവസാന ഭാഗം ഇബ്നു കസീർ ഈ പറഞ്ഞ വാക്കുകൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആയത്ത് വിശദീകരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത്. ആയത്ത് ഖുതുബയിൽ ഞാൻ പറഞ്ഞിരുന്നു. അള്ളാഹു സുബ്ഹാൻ തആല പറഞ്ഞു, അഫഹുക്മുൽ ജാഹിലിയ്യത്തി യബ്ഗൂൻ, ജാഹിലിയ്യത്തിന്റെ വിധിയാണോ അവർ അന്വേഷിക്കുന്നത്. വമൻ അഹ്സനു മിൻ അല്ലാഹി ഹുക്മൻ ലിഖൗമിൻ യൂഖിനൂൻ, ദൃഢവിശ്വാസമുള്ള യഖീനുള്ള ആളുകൾക്ക് അള്ളാഹുവിനേക്കാൾ നല്ല വിധി നൽകുന്ന മറ്റാരാണുള്ളത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിലാണ് ഇബ്നു കസീറിന്റെ ഉദ്ധരണി വന്നിട്ടുള്ളത്. ഇബ്നു കസീറിന്റെ തഫ്സീർ അവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്നെ പറ്റി പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഞാന് ചെങ്കിസ് ഖാനുമായി ബന്ധപ്പെട്ട ചരിത്രം മറച്ചു വെച്ചു, യസാഖിനെ പറ്റിയുള്ള വിശദീകരണങ്ങൾ ഞാൻ മറച്ചു വെച്ചു, അതുപോലെ തന്നെ ചെങ്കിസ് ഖാന്റെ യസാഖും ഇന്ത്യയിലെ ജനാധിപത്യവും അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനാധിപത്യം പ്രത്യേകിച്ച് മറ്റു ഭരണഘടനകളും ഒക്കെ ഒരേപോലെയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കാനുണ്ടായത് എനിക്ക് ജനാധി മറ്റ് സംവിധാനങ്ങളൊക്കെ കുഫർ വിശേഷിപ്പിക്കാൻ വേണ്ടിയുള്ള തിരക്കിൻ്റെ ഇടയിൽ അത് സ്ഥാപിച്ചു കിട്ടാനുള്ള വ്യഗ്രതയിൽ ഞാൻ എന്ത് ചെയ്തതാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറച്ചു വച്ചതാണ് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഈ വിഷയത്തിലുള്ള മറുപടി പറയുന്നതിന് മുൻപ് ആദ്യമായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവരെന്റെ പ്രസംഗത്തിന്റെ ക്ലിപ്പ് അതിലിട്ടിട്ടുണ്ട്. ഇവരെന്റെ പ്രസംഗത്തിന്റെ ഒരു ക്ലിപ്പ് അതിലിട്ടിട്ടുണ്ട്. അത് തുടക്കം ഈ പിന്നെ ഈ ചെങ്കിസ്ഖാനും യാസക്കും വിഷയവുമായി ബന്ധപ്പെട്ട ഇവരുടെ സംസാരം തുടങ്ങുന്നതിന് മുൻപ് അതെന്തായാലും ജബ്ബർമോളി ചെയ്തതായിരിക്കില്ല, അത് ഈ ഓഡിയോ ക്ലിപ്പ് ഇറക്കിയ ആള് ചെയ്തതായിരിക്കും. അപ്പൊ അയാൾ ഇതിന്റെ തുടക്കത്തിൽ എന്റെ പ്രസംഗത്തിന്റെ ഓഡിയോ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. ഇബ്നു കസീറിന്റെ ആ ഇബാറത്ത് ഞാൻ വായിച്ചു തുടങ്ങുന്നതിന്റെ പകുതി മുതലാണ് ഇവർ ആ ക്ലിപ്പ് ഇട്ടിട്ടുള്ളത്. ഇബ്നു കസീറിന്റെ ഇബാറത്തിൽ ഞാൻ യസാഖിനെ കുറിച്ച് പരാമർശിക്കുന്ന സന്ദർഭം മാത്രമേ ഇവരുടെ പ്രസംഗത്തിൽ ഇവരുടെ ക്ലിപ്പിലുള്ളൂ. എന്റെ പ്രസംഗം അവരുടെ ഓഡിയോയിൽ തുടങ്ങുന്നത് അതിന്റെ ആ തുടക്കം എവിടെ നിന്നാണ് എന്ന് നിങ്ങളൊന്ന് കേൾക്കുക.
ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ഈ ഭാഗം, വകമാ യഹ്കുമു ബിഹി തജാറു മിന സിയാസാതിൽ മുൽകിയത്തിൽ മഅഖൂദതി അൻ മലികിഹിം ചെങ്കിസ് ഖാൻ.
നോക്കൂ, നിങ്ങൾ ഇവിടെ നിന്നാണ് എന്റെ പ്രസംഗം അവരിട്ടിട്ടുള്ളത്. ഈ പ്രസംഗം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്, വകദാലിക എന്ന് പറഞ്ഞുകൊണ്ടാണ്. അറബിയിൽ എല്ലാവർക്കും അറിയാം വാവ് എന്ന വാക്ക് ആൻഡ് എന്ന അർത്ഥം ലഭിക്കുന്ന വാക്കാണ്. ഒരു കാര്യം മറ്റൊരു കാര്യത്തെ അത്ഫ് ചെയ്യാന്ന് അറബിയിൽ പറയും, കൂട്ടിച്ചേർത്ത് പറയാൻ ഉള്ള വാക്കാണ്. ഉദാഹരണത്തിന് ജഈദുൻ വ മുഹമ്മദുൻ, സെയ്ദ് വന്നു മുഹമ്മദും വന്നു. അപ്പൊ വാവിന് തൊട്ട് മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, സ്വാഭാവികമായിട്ട് അത് അറബിയിൽ എന്തായാലും അങ്ങനെ ഉണ്ടാവും. അത്ഫ് ചെയ്തിട്ടാണ് വാവ് വന്നിട്ടുള്ളത്, അവിടെ വാവ് വന്നിട്ടുള്ള അത്ഫിന്റെ ആണ്. വകദാലിക് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ എന്നാണ് ഈ പറയുന്നത്. ഏതുപോലെ തന്നെ, ഏതുപോലെ തന്നെ, ഒരു പ്രത്യേക കാര്യം പോലെ തന്നെയാണ് യാസിഖിന്റെ ഭരണ വ്യവസ്ഥയും എന്നാണ് ഇബ്നു കസീർ അവിടെ പറയുന്നത്. ആ വാക്ക് എവിടെ അവർ കേൾപ്പിക്കുകയേ ചെയ്തില്ല, അതിനെക്കുറിച്ച് മിണ്ടേ ചെയ്തില്ല. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും അത് മറച്ചു വെച്ചപ്പോ ഞങ്ങൾക്ക് എന്താ ലഭിക്കാനുള്ളത്, യാസിഖ് അല്ലെങ്കിൽ യശാഖ് എന്ന ഭരണവ്യവസ്ഥ, ആ ഭരണവ്യവസ്ഥയെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്, അതിനു മുൻപ് വേറൊരു ഭരണവ്യവസ്ഥയെ കുറിച്ച്, അതായത് ജാഹിലിയ കാലഘട്ടത്തിൽ മുശ്രിക്കുകളുടെ ഭരണവ്യവസ്ഥയെ കുറിച്ചിട്ടും ആര് പറഞ്ഞിട്ടുണ്ട്, ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മറച്ചു വെച്ചത് കൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ലഭിക്കാനില്ല എന്ന് ചില ആളുകൾ പറഞ്ഞേക്കാം. ഇല്ല, എന്നാൽ അങ്ങനെയല്ല കാര്യം. ജബ്ബാർ മൗലവി, അബ്ദുൽ ജബ്ബാർ മൗലവി, അദ്ദേഹം സംസാരത്തിനടക്ക് പറയുന്നുണ്ട്, ഇബ്നു കസീർ ഇവിടെ മറ്റൊരു ഭരണകൂടത്തെയും പരാമർശിക്കാതെ ചെങ്കിസ് ഖാനെ തന്നെ എന്തുകൊണ്ട് ഉദ്ധരിച്ചു, അതിലൊരു പ്രത്യേക കാരണമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്ക് നിങ്ങൾ തന്നെ ഒന്ന് കേൾക്കുക.
എത്ര നിയമവ്യവസ്ഥിതികളും അതേപോലെ തന്നെ നിയമം ഉണ്ടാക്കിയ ആളുകളും കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരൊന്നും ഉദ്ധരിക്കാതെ എന്തുകൊണ്ടാണ് ചെങ്കിസ് ഖാനെ ഉദ്ധരിച്ചത്?
അല്ല, അദ്ദേഹം പറയാണ് വേറെ എത്ര നിയമവ്യവസ്ഥ മുന്നേ കഴിഞ്ഞു പോയിട്ടുണ്ട്, അതിനൊന്നും പറ്റിയിട്ട് ഇബ്നു കസീർ പറഞ്ഞിട്ടില്ല. ഇബ്നു കസീർ ആകെ ചെങ്കിസ് ഖാനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊരു തെറ്റിദ്ധരിപ്പിക്കലാണ്. കാരണം ഇബ്നു കസീർ അതിന് തൊട്ടു മുൻപ് മറ്റൊരു ഭരണവ്യവസ്ഥയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഭരണവ്യവസ്ഥ ജാഹിലിയത്തിന്റെ ഭരണവ്യവസ്ഥയാണ്. അത് ഞാൻ ആ പറഞ്ഞ സംസാരത്തിന്റെ ആദ്യത്തെ ഭാഗം മുൻപ് എടുത്ത് ഉദ്ധരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞ വാക്ക് അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് പറയാൻ പറ്റില്ലായിരുന്നു. കാരണം എന്താണ്, ഇതുകൊണ്ട് അദ്ദേഹം ഇത് പറയാൻ കാരണം എന്തെന്നു വെച്ചാല് അദ്ദേഹം പറഞ്ഞു ഇബ്നു കസീർ വെറും ചെങ്കിസ് ഖാനെ പറ്റി മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം എന്താ, ഇബ്നു കസീർ എന്ന് പറഞ്ഞാൽ ഫിറൌനിനേക്കാൾ നമ്രൂദിനേക്കാൾ വളരെ ക്രൂരനായ ഭരണാധികാരിയായ ചെങ്കിസ് ഖാൻ എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ എന്നാണ് പറഞ്ഞത്. ചെങ്കിസ് ഖാൻ എന്ന് പറഞ്ഞാൽ ഫിറൌനിനേക്കാളും നമ്രൂദിനേക്കാളും എല്ലാം ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. അത്ര ക്രൂരതയുണ്ടായിരുന്ന ഒരു ഭരണാധികാരിയെ മാത്രമേ ഇബ്നു കസീർ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒരു ഭരണാധികാരിയെ പറ്റി ഇബ്നു കസീർ പറഞ്ഞിട്ടില്ല. എന്നാണ് ഇതുകൊണ്ട് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അദ്ദേഹം സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏതാണ്ട് അദ്ദേഹത്തിന്റെ മറുപടി മുഴുവൻ കറങ്ങി തിരിയുന്നത് ഇതിന്റെ മേലാണ്. അതായത് ഇബ്നു കസീർ ചെങ്കിസ്ഖാനെ പറഞ്ഞിട്ടുള്ളൂ, ചെങ്കിസ്ഖാൻ വളരെ ക്രൂരനാണ്, ക്രൂരനായതുകൊണ്ടാണ് ചെങ്കിസ്ഖാന്റെ ഭരണാധികാരം അല്ലെങ്കിൽ അയാളുടെ ഭരണഘടന അതിത്രമാത്രം ഗൗരവമുള്ളതായത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? എന്റെ പ്രസംഗം തന്നെ കേട്ടോളൂ. എന്റെ പ്രസംഗം അത് പരിപൂർണമായി ഇട്ടിരുന്നെങ്കിൽ ഒരിക്കലും ഈ ജാതി വർത്താനം അവർക്ക് പറയാൻ സാധിക്കില്ലായിരുന്നു. കാരണം ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തൊട്ടു മുന്നേ തന്നെ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടു നോക്കൂ.
അള്ളാഹുവിന്റെ ശരീഅത്തിൽ നിന്ന് യാതൊരു വിധ പരിഗണനയും കൊടുക്കാതെ, റബ്ബിന്റെ ദീനിന് യാതൊരു പരിഗണനയും കൊടുക്കാതെ ചില ആളുകൾ നിശ്ചയിച്ചിട്ടുള്ള ഇത്തരം തീരുമാനങ്ങൾ അവയിലേക്ക് പോകുന്നവർക്കുള്ള താക്കീതാണ് ഇതിലുള്ളത്. كما كان اهل الجاهليه يحكمون به من الضلالات والجهالات جاهليه കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകൾ ചെയ്തിരുന്നതുപോലെ അവർക്കിടയിൽ എങ്ങനെയായിരുന്നു?
കണ്ടില്ലേ, ജാഹിലിയ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭരണകൂടത്തെ കുറിച്ച് ഇബ്നു കസീർ അതിൽ പറഞ്ഞിട്ടുണ്ട്. കേവലം യാഷാഖ് എന്ന ഭരണകൂടത്തെ പറ്റി മാത്രമല്ല, അതല്ലെങ്കിൽ ചെങ്കിസ്ഖാന്റെ ഭരണകൂടത്തെ പറ്റി മാത്രമല്ല ഇബ്നു കസീർ പറഞ്ഞത്, മറിച്ച് ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല അദ്ദേഹം ജാഹിലിയ ഭരണകൂടത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഇബാറത്തിനെ കുറിച്ച് ഒരു പരാമർശമില്ല. ഞാൻ ആ സംസാരിച്ച ഓഡിയോ അത് പൂർണ്ണമായിട്ട് വെക്കുകയും ചെയ്തില്ല. എന്നിട്ട് പിന്നെ എന്റെ പ്രസംഗത്തെ ആരോപിച്ചുകൊണ്ട് പറയാണ് ചെങ്കിസ്ഖാന് മാത്രമേ ഇബ്നു കസീർ പറഞ്ഞിട്ടുള്ളൂ. എന്തു വലിയ തെറ്റിദ്ധരിപ്പിക്കലാണിത്! ഇത് ഒരിക്കലും ഒരിക്കലും ഒരാൾക്ക് അനുവദനീയമായ കാര്യമല്ല. എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾ പറയാ? ഇബ്നു കസീർ തൊട്ടു മുൻപ് ജാഹലിയ ഭരണകൂടത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അദ്ദേഹം പറയുന്നു ഇബ്നു കസീർ മറ്റു ഭരണാധികാരി ഇത്ര ക്രൂരതയുള്ള ചെങ്കിസ്ഖാൻ അല്ലാതെ വേറൊരാളെയും പറഞ്ഞിട്ടില്ല എന്ന്. ഫിറൌനിനേക്കാളും നമ്രൂദിനേക്കാളും ക്രൂരനായിരുന്ന എന്ന് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹം വിശേഷിപ്പിച്ച ഭരണാധികാരിയായ ചെങ്കിസ്ഖാനെ മാത്രമേ ഇബ്നു കസീർ എടുത്തു കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത് കളവാണ്. അത് യഥാർത്ഥത്തിൽ കളവാണ്. കാരണം എന്താണ്? അതിന് തൊട്ട് മുൻപ് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇബ്നു കസീർ ചെങ്കിസ്ഖാനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, അതിന് തൊട്ടു മുൻപ് ജാഹിലിയ ഭരണകൂടത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ജാഹിലിയ ഭരണകൂടം ഫിറഔനിനേക്കാളും നമ്രൂദിനേക്കാളും ഒക്കെ ദുൽമുണ്ടായിരുന്ന ഭരണകൂടമാണ് എന്ന് കുറച്ചൊരു വിവരമുള്ള ഒരാൾ പറയുന്നു എനിക്ക് തോന്നുന്നില്ല. ജാഹിലിയ ഭരണകൂടത്തിന്റെ അവസ്ഥ എന്താണെന്ന് അദ്ദേഹം തന്നെ അബൂ ലഹബിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇബ്നു കസീർ ചെങ്കിസ്ഖാനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് തെറ്റിദ്ധരിപ്പിക്കലാണ്, അതല്ലെങ്കിൽ തെറ്റിദ്ധാരണയാണ്. രണ്ടുമാവാൻ സാധ്യതയുണ്ട്. എന്റെ പ്രസംഗത്തിലെ മുഴുവൻ ഭാഗവും കേൾപ്പിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ വാദം നിലനിൽക്കില്ലായിരുന്നു. കാരണം ഇബ്നു കസീർ ജാഹിലിയ ഭരണകൂടത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, പിന്നീടാണ് ചെങ്കിസ്ഖാനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ജാഹിലിയ ഭരണകൂടം എങ്ങനെയാണോ അതേപോലെ തന്നെ ചെങ്കിസ്ഖാന്റെ ഭരണകൂടത്തെയും അദ്ദേഹം അവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഭരണകൂടം അദ്ദേഹം എടുത്തു കൊടുത്ത നിമിഷം നമുക്ക് ആ വിഷയത്തിലേക്ക് പിന്നീട് വരാം. എന്തായാലും ഇതൊരു അബദ്ധമാണ്, ഇത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന അബദ്ധമാണ്. കാരണം അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അദ്ദേഹം പറഞ്ഞ വാക്ക് ഒന്നുകൂടി നിങ്ങൾ കേൾക്കുക. അദ്ദേഹം പറഞ്ഞത് ചെങ്കിസ്ഖാനെ കുറിച്ച് മാത്രമേ ഇബ്നു കസീർ പറഞ്ഞിട്ടുള്ളൂ, മറ്റ് എത്രയോ ഭരണകൂടങ്ങൾ മുന്നേ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നുകൂടി കേട്ടോ.
എത്ര നിയമവിസ്തൃതികളും അതേപോലെ തന്നെ നിയമം ഉണ്ടാക്കിയ ആളുകളും കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരൊന്നും ഉദ്ധരിക്കാതെ എന്തുകൊണ്ടാണ് ചെങ്കിസ്ഖാനെ ഉദ്ധരിച്ചത്?
അല്ല, അവരൊന്നും ഉദ്ധരിക്കാതെ എന്തുകൊണ്ടാണ് ചെങ്കിസ്ഖാനെ ഉദ്ധരിച്ചത്? തെറ്റാണത്. അതിന് തൊട്ടു മുന്നേ ജാഹലിയ ഭരണകൂടത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരും ഭരണകൂടമായിരുന്നു. അതാരാ പറഞ്ഞത്? ഞാൻ പറയേണ്ടതില്ല. അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള തന്നെ അബൂ ലഹബിന്റെ വിഷയത്തിൽ എനിക്ക് പറഞ്ഞ മറുപടിയിൽ പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഒരു രാജഭരണമായിരുന്നു അവരുടേത്. ആ പറഞ്ഞ കാര്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ കൂടി, അപ്പോൾ ഈ പറഞ്ഞത് യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ. രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കാര്യത്തിന്റെ മേലെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം കാര്യമായി കറങ്ങിത്തിരിയുന്നത്. അതായത് ചെങ്കിസ്ഖാനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ചെങ്കിസ്ഖാനെ കുറിച്ച് മാത്രം പറയാനുള്ള കാരണം എന്താ? അത് അത്രയും വലിയ ക്രൂരനായിരുന്നു അതുകൊണ്ടാണ് എന്നൊക്കെ. എന്നാൽ അത്ര വലിയ ക്രൂരനായിരുന്നില്ല, അത്ര വലിയ ചെങ്കിസ്ഖാൻ ഉണ്ടാക്കിയ ക്രൂരത ഇബ്നു തൈമിയ തന്നെ പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിന് മുൻപ് കഴിഞ്ഞു പോയിട്ടില്ലാത്ത രൂപത്തിലുള്ള ദുൽമാണ്, അതിക്രമമാണ് മുസ്ലിങ്ങൾക്ക് നേരെ ചെങ്കിസ്ഖാൻ അയച്ചു വിട്ടത്. ഈ ജാതി ദുൽമ ഒരിക്കലും മക്കയിലുണ്ടായിരുന്ന ആളുകൾ ചെയ്തിരുന്നില്ല. ആ മക്കയിൽ ഉണ്ടായിരുന്ന ജാഹിലിയ ഭരണകൂടത്തെക്കുറിച്ചും ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു അബദ്ധമാണ് എന്നാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് മറന്നുപോയിട്ടുണ്ടാവും ഇങ്ങനെ ഒരു കാര്യം, പക്ഷെ അദ്ദേഹത്തിന് മറന്നു പോവില്ലായിരുന്നു ഈ പ്രസംഗം പരിപൂർണമായിട്ടിരുന്നെങ്കിൽ. ഇത് ആ ഓഡിയോ ഇട്ട ആളുടെ കളിയാകാനാണ് കൂടുതൽ സാധ്യത. ഈ ജാതി കളി ദയവ് ചെയ്ത് ഒരു പണ്ഡിതനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള രൂപത്തിൽ ഇത്ര ഉത്തരവാദിത്തമില്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യരുതെന്നാണ് ആ ഓഡിയോ ഇട്ട ആളോട് എനിക്ക് പറയാനുള്ളത്. മറ്റാളുകൾ ഒരു പണ്ഡിതനെ, ഒരു വിവരമുള്ളയാളെ തെറ്റിദ്ധരിക്കാൻ നിങ്ങളുടെ ഉത്തരവാദിത്തമില്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് കാരണമാകും. അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ പ്രസംഗം ഇടുകയാണെങ്കിൽ മൊത്തത്തിലിടാം. അതായത് ആ വിഷയം നിങ്ങൾ ഏത് വിഷയത്തിനാണോ മറുപടി വരാൻ ഉദ്ദേശിക്കുന്നത്, ഏറ്റവും കുറഞ്ഞ ഇബ്നു കസീറിന്റെ ഇബാറത്തിന് ഞാൻ അർത്ഥം പറയുന്നത് മുഴുവനെങ്കിലും ഇട്ടാൽ ഒരു കുഴപ്പമില്ല. അതായത് കൂടിയാൽ ഒരു 10 മിനിറ്റ് ഉണ്ടാവും, 20 മിനിറ്റ് ഉണ്ടാവും, അത്രയും നേരമെങ്കിലും ഇടാൻ നിങ്ങളൊരു ശുഷ്കാന്തി കാണിക്കണം. ഇല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കും. ഞാൻ എന്തായാലും പറയുന്നില്ല നിങ്ങൾ ബോധപൂർവം ചെയ്തതാണ് എന്ന്, പക്ഷെ എന്തായാലും തിരക്ക് കൂട്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത്. ഒരാളെ വിമർശിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ട് ഒരു പണ്ഡിതൻ തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്നേ ഈ സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. പിന്നെ അദ്ദേഹം വളരെ ഗൗരവത്തിൽ ആരോപിച്ച കാര്യമായി എനിക്ക് തോന്നിയത്, അദ്ദേഹം പറഞ്ഞു, ഇന്ത്യൻ ജനാധിപത്യത്തെയും യാസിഖിനെയും ഒരുപോലെ തന്നെ ഞാൻ താരതമ്യപ്പെടുത്തി എന്നതാണ്. അത് നീതിയുള്ള ഒരാൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുക.
ഇസ്ലാമികേതര വ്യവസ്ഥിതിയെ, വിശിഷ്യ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥിതിയെ ചെങ്കിസ്ഖാന്റെ യാസിഖിനോട് താരതമ്യം ചെയ്യുന്നത് നീതിയല്ല.
അല്ലേ, ചെങ്കിസ്ഖാന്റെ യാസിഖിനോട് മറ്റ് ഭരണവ്യവസ്ഥകളെ, വിശിഷ്യ പ്രത്യേകിച്ച്, അതായത് പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടനയെ താരതമ്യം ചെയ്യുന്നത് നീതിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വേറെ സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു നോക്കൂ, അദ്ദേഹം പറഞ്ഞു വളരെ അപകടകരമായ താരതമ്യമാണ് ഇത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കേട്ടോക്കൂ,
ഇന്ത്യൻ ജനാധിപത്യത്തെ ചെങ്കിസ്ഖാന്റെ യാസിഖിനോട് നടത്തിയ ആ സാധാരണ താരതമ്യം, അതിന്റെ ആ അപകടം ശ്രോതാക്കൾക്ക് ബോധ്യപ്പെടും.
കണ്ടില്ലേ, അത് ശ്രോതാക്കൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്നാണ് അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് ഇന്ത്യൻ ജനാധിപത്യത്തെയും തർത്താരികളുടെ ഭരണഘടനയായ യാസിഖിനെയും ഒരുപോലെ താരതമ്യം ചെയ്തു എന്നത് വളരെ അനീതിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പിന്നീട് തർത്താരികളുടെ ക്രൂരതകൾ എന്തായിരുന്നു എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അതിന് തെളിവായിട്ട് അദ്ദേഹം കൊണ്ടുവന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ മജ്മൂൽ ഫത്താവയിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. യഥാർത്ഥത്തിൽ തർത്താരികളുടെ ഭരണം വളരെ ക്രൂരതയുള്ളതായിരുന്നു എന്ന് ഇൽമുമായി ബന്ധമുള്ള എന്തെങ്കിലും കുറച്ച് ചരിത്രം അറിയുന്ന ആർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇബ്നു തൈമിയയുടെ ഉദ്ധരണി, ഇബ്നു തൈമിയയുടെ ഇബാറത്ത് ജബ്ബാർ മൊഴിയോട് വായിച്ചിട്ടുണ്ട്. ആ ഉദ്ധരണിയാകട്ടെ പ്രത്യേകിച്ച് തുല്ലാബുൽ ഇൽമിനിടയിൽ പ്രസിദ്ധമായ ഉദ്ധരണിയാണ്. കാരണം എന്താണ്, തക്ഫീറുമായി ബന്ധപ്പെട്ട പല മസലകളും ചർച്ച ചെയ്യുന്ന വളരെ, പിന്നെ തക്ഫീറിന്റെ ആളുകൾ ചിലപ്പോൾ അവർക്ക് അനുകൂലമായിട്ടൊക്കെ ഉദ്ധരിക്കാറുള്ള, അതായത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇബ്നു തൈമിയയുടെ വിഷയത്തിൽ ഉദ്ധരിക്കാറുള്ള ഒരു ഉദ്ധരണിയാണ്, ഒരു ഇബാറത്താണ് ജബ്ബാർ മൊഴി വായിച്ചത്. ആ ഉദ്ധരണി പ്രസിദ്ധമായ ഉദ്ധരണിയാണ്. തർത്താരികളുടെ ചരിത്രം, അവർ വളരെ ക്രൂരന്മാരായിരുന്നു എന്ന കാര്യം ഇബ്നു തൈമിയയുടെ പുസ്തകങ്ങളിൽ നിന്നാകട്ടെ മറ്റ് പുസ്തകങ്ങളിൽ നിന്നാകട്ടെ മൊത്തത്തിൽ ആളുകൾക്ക് ധാരാളമായി അറിയുന്ന കാര്യമാണ്, വളരെ പ്രസിദ്ധമായ കാര്യമാണ്. ഞാൻ ഒരിക്കലും എന്റെ പ്രസംഗത്തിൽ എവിടെ ഞാൻ പറഞ്ഞിട്ടില്ല ടാർത്താരികളുടേതുപോലെ ക്രൂരമായ ഭരണകൂടമാണ് ഇന്ത്യയിലെ ജനാധിപത്യ ഭരണകൂടം, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ, ഞാൻ അങ്ങനെ ഒരു താരതമ്യം നടത്തിയാലല്ലേ എന്നെ പറ്റി ആക്ഷേപിക്കേണ്ടുള്ളൂ. ഞാൻ എന്റെ പ്രസംഗത്തിൽ എവിടെയും താർത്താരികളുടേതുപോലെ ക്രൂരമായ ഭരണകൂടമാണ് ഇന്ത്യയിലെ ഭരണകൂടം എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ഞാൻ ജനാധിപത്യ ഭരണകൂടത്തെയും അതുപോലെ തന്നെ തർത്താരികളുടെ ഭരണകൂടത്തെയും ഒരുപോലെ താരതമ്യപ്പെടുത്തി. എന്നിട്ട് പിന്നെ അദ്ദേഹം തർത്താരികളുടെ ക്രൂരതകൾ എടുത്തുകൊണ്ട് വരാൻ, അതിന്റെ അർത്ഥം എന്താണ്? ഞാന് തർത്താരികളുടെ ക്രൂരത പോലെ തന്നെ ഇന്ത്യയിലെ ജനാധിപത്യ ഭരണത്തിന്റെ ക്രൂരതകൾ എന്ന് പറഞ്ഞു എന്നാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് എന്റെ മേലെ തെറ്റിദ്ധരിപ്പിക്കലാണ്. ഞാൻ എന്റെ ഒരു സംസാരത്തിൽ അങ്ങനെ കാണാൻ പറ്റൂല, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ഞാൻ ചർച്ചാരികളുടെ ഭരണകൂടത്തെ അല്ലെങ്കിൽ ഇബ്നു ഇബ്നു കസീറാണല്ലോ ഇത് ഉദ്ധരിച്ചത്, ഇബ്നു കസീർ അതല്ലെങ്കിൽ ഇബ്നു കസീറിന്റെ ഉദ്ധരണി ഉദ്ധരിച്ച ഞാന് എന്താണ് ഈ ഉദ്ധരണി ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം? ഞാൻ ഉദ്ദേശിച്ചത് ഇത്രമാത്രമാണ്. തർത്താരികളുടെയും തർത്താരികളുടെ യാശക്കാകട്ടെ അതല്ലെങ്കിൽ ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയാകട്ടെ, അവയെല്ലാം നിയമങ്ങൾ സ്വീകരിക്കാൻ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് അള്ളാഹുവിന്റെ ഖുർആനിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെയും അല്ല. അവരുടെ ഒന്നും ഭരണഘടനയ്ക്കുള്ള അടിസ്ഥാനം കിതാബോ സുന്നത്തോ അല്ല, അവരുടെ ഹവയാണ്. അതിൽ ചില സന്ദർഭങ്ങളിൽ അവർ ഇസ്ലാമിലെ നയം എടുത്തിട്ടുണ്ട്, ചില സന്ദർഭങ്ങളിൽ യഹൂദന്മാരുടെ ദീൻ എടുത്തിട്ടുണ്ട്, ചില സന്ദർഭങ്ങളിൽ നസറാനികളുടെ ദീൻ എടുത്തിട്ടുണ്ട്, ചില സമയത്ത് സിന്ദീഖുകൾ പറഞ്ഞ വാക്ക് വരെ അവരുടെ അടുത്ത് തെളിവാണ്. പലതിൽ നിന്നും അവരെടുത്തിട്ടുണ്ട്. അത് ഇബ്നു കസീറിന്റെ ഇബാറത്തിൽ തന്നെ വ്യക്തമായിട്ടുണ്ട്. ഇബ്നു കസീറിന്റെ ഇബാറത്ത് ഞാൻ വായിച്ച സന്ദർഭത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, യഹൂദന്മാരുടെ ദീനുണ്ട് പല ദീനുമുണ്ട്. ഈ കാര്യം തർത്താരികളുടെ യാസക്കിലാകട്ടെ ഇന്ത്യൻ ജനാധിപത്യത്തിലാകട്ടെ ഒരുപോലെ കാണുന്ന കാര്യമാണ്. സ്വന്തം ഹവയെ നിയമനിർമ്മാണത്തിന് ആധാരമാക്കുക എന്നതും അത് അനുവദനീയമാണ് എന്ന് വിശ്വസിക്കലും ഒക്കെ കുഫറാണ്. അത് ഇസ്ലാമിൽ കുഫറായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ യാസിഖ് കുഫറാണ് എന്നതുപോലെ തന്നെ ജനാധിപത്യവും കുഫറാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ യാസിഖിനെ പോലെ ക്രൂരമായ ഭരണകൂടമാണ് ഭരണഘടനയാണ് ഇന്ത്യയിലെ ജനാധിപത്യ ഭരണകൂടം എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അതെന്റെ മേൽ തെറ്റായി ആരോപിച്ച ഒരു ആരോപണമാണ്. എന്തിനാണ് നമ്മൾ ഇത്തരം ആരോപണങ്ങൾ ഒരാളുടെ മേൽ ഒന്നും കിട്ടാനിട്ടാണ് ആരോപിക്കുന്നത്? ഒന്നും പറയാനില്ല എന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരോപിക്കുന്നത്? ഏറ്റവും ഗൗരവപ്പെട്ട ഒരു ആരോപണമായി കൊണ്ടുവന്നൊരു കാര്യമാണിത്. അതിന്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. ഞാൻ എവിടെ എന്റെ പ്രസംഗത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ആരെങ്കിലും കൊണ്ടുവരട്ടെ, തർത്താരികളുടെ ഭരണകൂടത്തെ പോലെ തന്നെ ക്രൂരമായ ഭരണകൂടമാണ് ഇവിടെ ഇന്ത്യയിലെ ജനാധിപത്യ ഭരണം, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ഈ കാര്യം ഇൻഷാല്ലാ അത് കുറച്ചുകൂടി വിശദീകരിക്കാണ്ട് ഈ കാര്യം ഞാൻ ഇനിയും വിശദീകരിക്കും. അതിനു മുൻപ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് ഇതിന്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആ വാക്കൊന്നുകൂടി കേൾക്ക, വാക്ക് കേൾക്കേണ്ടത് ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു.
ഇസ്ലാമികേതര വ്യവസ്ഥിതിയെ, വിശിഷ്യ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥിതിയെ,
കണ്ടില്ലേ, ഇസ്ലാമികേതര വ്യവസ്ഥിതിയെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വിശിഷ്യ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെ. എന്താണ് ഈ വിശിഷ്യ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെ എന്ന് പറയാൻ മാത്രമുള്ള വിശേഷത എന്താണ് ഇന്ത്യൻ ജനാധിപത്യത്തിനുള്ളത്? എനിക്കിത് മനസ്സിലായിട്ടില്ല. പല ആളുകൾ എന്നെ വിമർശിച്ച ആളുകളിൽ ചില സാധാരണക്കാരായ ആൾക്കാരും ഇതേ വർത്തമാനം പറഞ്ഞു ഞാൻ കണ്ടു. ചില ആൾക്കാർ പറഞ്ഞു ഇത് കേവല ജനാധിപത്യമല്ല, ഇവിടെ ഇന്ത്യയിലുള്ള ജനാധിപത്യത്തെ നിങ്ങൾ വിമർശിച്ച് സംസാരിച്ചു, ഇന്ത്യയിലുള്ളത് കേവല ജനാധിപത്യമല്ല, ഇന്ത്യയിലുള്ളത് മതേതര ജനാധിപത്യമാണ്. എന്താണ് പോരി പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മതേതരം കുഫറാണ്, മതേതരത്തിനുള്ള പരിപാടി കുഫറാണ്, ജനാധിപത്യവും കുഫറാണ്. കുഫർ പ്ലസ് കുഫർ ഈസ് ഈക്വൽ ടു ഇസ്ലാം എന്ന് എവിടെയെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു സമവാക്യം നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടോ? വിശിഷ്യ ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയാനുള്ള കാരണം എന്താണ്? എനിക്ക് മനസ്സിലായില്ല. ഇന്ത്യയിലെ ജനാധിപത്യം കുഫറാണ്, ഇന്ത്യയിലെ ജനാധിപത്യം മതേതരം എന്നൊരു വാലതിനുണ്ടായത് കൊണ്ട് ആ ജനാധിപത്യം ഇസ്ലാമികമാവോ? ഒരിക്കലുമില്ല. രണ്ടാണെങ്കിൽ അത് കുഫറാണ്, കുഫർ കൂടിയെന്നല്ലാതെ എന്താണ്? അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനാധിപത്യം യഥാർത്ഥത്തിൽ പല വിഷയങ്ങളിലും അത് പരിഗണിച്ചിട്ടുള്ളത് എല്ലാ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുടെയും ഒരു സങ്കലനമാണ് ഇന്ത്യയിലെ ജനാധിപത്യം. അതിൽ ക്യാപിറ്റലിസം ഉണ്ട്, സോഷ്യലിസം ഉണ്ട്, കമ്മ്യൂണിസം ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയാ ഡെമോക്രസിയുടെ നിയമങ്ങളുണ്ട്. ബ്രിട്ടീഷിൽ നിന്നാണ് അതിന്റെ, ബ്രിട്ടൻ ഭരണകൂടത്തിൽ നിന്നാണ് അതിന്റെ പാർലമെന്ററി സിസ്റ്റം അത് അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. ബ്രിട്ടീഷിലെ ഭരണകൂടത്തെയാണ്, ബ്രിട്ടീഷുകാരാണ് ഈ നിയമത്തിൽ വല്ലാതെ സഹായിച്ച ആൾക്കാരെ. അപ്പൊ ഇന്ത്യയിലെ ജനാധിപത്യം അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു അവിയലാണ്. അത് പണ്ടേ ചെറുപ്പം പ്രായം മുതലേ ഇവിടെ സ്കൂളിലൊക്കെ എല്ലാവരും പഠിപ്പിക്കുന്ന കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് ഈ പറഞ്ഞ എല്ലാ കുഫറൊന്നും കുറേശ്ശെ കുറേശ്ശെ സ്വന്തം പോക്കറ്റിലേക്ക് ആക്കി വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം മാത്രമേ ഇവിടുത്തതുള്ളൂ? ഇവിടുത്തെ ജനാധിപത്യത്തിന് എന്താണ് ഇത്ര വിശേഷത? എന്താണ് വിശിഷ്യ ഇന്ത്യൻ ജനാധിപത്യം എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ മാത്രം ഇന്ത്യയിലെ ജനാധിപത്യ സിസ്റ്റത്തിന് എന്ത് നന്മയാണുള്ളത്? എന്ത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണുള്ളത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണത്. അദ്ദേഹം ഇനി ഒരിക്കൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇക്കാര്യം പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തരം ഇത് യഥാർത്ഥത്തിൽ ഇത് വിഡ്ഢിത്തരമാണ്. ഈ പറയുന്ന വർത്തമാനം വിശിഷ്യ ഇന്ത്യൻ ജനാധിപത്യമായി, ജനാധിപത്യം കുഫറാണ്. പിന്നെ ഇനി കൂടിയാൽ ഇന്ത്യൻ ജനാധിപത്യത്തെ വിശേഷിപ്പിക്കാൻ പറ്റിയത് മതേതര ജനാധിപത്യം എന്നാണ്. മതേതര ജനാധിപത്യം എന്ന വാക്ക് ഉണ്ട് എന്നതുകൊണ്ട് രണ്ട് വാക്കുകളും രണ്ട് കുഫറിന്റെ വാക്കാണ്. ഒന്ന് മതേതരമാണ്, രണ്ട് ജനാധിപത്യമാണ്, രണ്ട് കുഫറാണ്. ഈ രണ്ട് വാക്കുകൾ കൂടി ചേർന്നു എന്നതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന് പ്രത്യേകിച്ചൊരു വിശേഷത ഉണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്ങനെയാണ് അദ്ദേഹത്തിന് അത് മനസ്സിലായത് എന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ടതുണ്ട്. ശരി, നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തന്നെ മടങ്ങിപ്പോവാം. അതായത് അദ്ദേഹം എന്നെ പറ്റി പറഞ്ഞു, ഞാൻ ചർക്കാരികളുടെ ഭരണകൂടത്തെ ഇന്ത്യൻ ജനാധിപത്യവുമായി താരതമ്യം ചെയ്തു, അതിന്റെ ക്രൂരതകൾ എന്നിട്ട് അദ്ദേഹം വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്ത്യൻ ചർക്കാരികളുടെ ഭരണകൂടത്തിലെ ക്രൂരതകൾ വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത്രമാത്രം ക്രൂരമായ ഭരണകൂടത്തെ എങ്ങനെയാണ് ഇന്ത്യൻ ജനാധിപത്യവുമായി കൂട്ടിച്ചേർത്ത് പറയുക. ഞാൻ പറയുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ ജനാധിപത്യം തർത്താരികളുടെ ഭരണകൂടത്തെ പോലെ ക്രൂരമാണ് എന്ന വാക്ക് എന്റെ സംസാരത്തിൽ എവിടെയും വന്നിട്ടില്ല. പിന്നെ എന്റെ താരതമ്യം എവിടെയായിരുന്നു? എന്റെ പ്രസംഗം ഞാൻ മുന്നേ പറഞ്ഞു. ഞാൻ ഇപ്പൊ പറഞ്ഞു സ്വാഭാവികമായിട്ട് ചില ആൾക്കാർ പറയും അത് ഇപ്പൊ പറഞ്ഞുണ്ടാക്കണമെന്ന് പറയും. ഞാൻ ഇത് മുന്നേ പറഞ്ഞതാണ്. ഞാൻ എവിടെയാണ് ഇതിനെ താരതമ്യപ്പെടുത്തിയത്? കേട്ടോളൂ.
തന്റെ ദേഹേച്ഛക്ക് അനുസരിച്ച് അനേകം വിധികൾ അയാൾ ആ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് പല നിയമ സംഹിതകളും ചെയ്യാറുള്ളത് പോലെ, ഇന്നലെ വരെ ഹറാമായിരുന്നത് ഇന്നൊരാൾക്ക് തോന്നുന്നത് ഹലാലാണ് എന്ന്, ഇന്നലെ വരെ സ്വവർഗരതി ഹറാമായിരുന്നെങ്കിൽ ഇന്നൊരാൾക്ക് അത് തോന്നുന്നു, കുറച്ചാളുകൾക്ക് തോന്നി അത് ഹലാലാണ്. അപ്പോൾ ആളുകളുടെ തോന്നലുകൾക്കനുസരിച്ച് നിയമങ്ങൾ സൃഷ്ടിച്ച ഒരു ഭരണകൂടമായിരുന്നു അത്.
കണ്ടില്ലേ, യസാഖ് എന്ന ഭരണകൂടം അല്ലെങ്കിൽ ആ ഭരണവ്യവസ്ഥ, അതിന്റെ അടിസ്ഥാനം ചെങ്കിസ് ഖാന്റെ ഹവയായിരുന്നു. ഇവിടെ ഈ ഭരണകൂടത്തിന്റെ അടിസ്ഥാനം ഇവിടെയുള്ള ആൾക്കാരുടെ ഹവയാണ്. രണ്ടും ഹവ തന്നെയാണ്. മുസ്തനദ് എന്താണ് എന്നതാണ് ഞാൻ ഇല്ലത്തായി പറഞ്ഞത്. രണ്ട് ഭരണവ്യവസ്ഥകളുടെയും മുസ്തനദ്, രണ്ട് ഭരണവ്യവസ്ഥകളുടെയും അടിസ്ഥാനം, അതിന്റെ അടിസ്ഥാന പ്രമാണം അല്ലെങ്കിൽ അതിന്റെ ബേസിക് ആയ കാര്യം ഹവയാണ്, മനുഷ്യന്മാർക്ക് തോന്നുന്നതാണ്. അവിടെ തോന്നിയത് ചെങ്കിസ് ഖാൻ എന്ന വ്യക്തിക്കാണെങ്കിൽ ഇവിടെ തോന്നുന്നത് കുറച്ച് ടീമിനാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് വ്യത്യാസമല്ലാതെ മനുഷ്യന്മാരുടെ ഹവയെയാണ് ഈ രണ്ട് ഭരണവ്യവസ്ഥകളും അടിസ്ഥാനമാക്കുന്നത് എന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അയാൾ സ്വന്തം ഹവ കൊണ്ടാണ് നിയമം ഉണ്ടാക്കിയതെങ്കിൽ കൂടിയും കുറഞ്ഞും ഇവിടെ അത് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് രണ്ടിനും ഒരേ വിധിയാണ്, രണ്ടിനും ഒരേ ഇല്ലത്ത് കാണാൻ സാധിക്കും, ഒരേ കാരണം ഈ രണ്ട് കാര്യങ്ങളിലും കാണാൻ സാധിക്കും. എന്നാൽ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ തോന്നുന്ന ചെങ്കിസ് ഖാൻ എന്നത് വളരെ ക്രൂരനായിരുന്നു, അതുകൊണ്ട് ചെങ്കിസ് ഖാന്റെ യസാഖ് കുഫ്റാണ്. എന്നാൽ ഇന്ത്യയിലെ ജനാധിപത്യം അത് വളരെ ക്രൂരതയില്ലാത്ത ആളുകൾ ചെയ്തതുപോലെയുണ്ട്. എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യം, ഇത് എവിടെ നിന്നാണ് ഈ തഫ്രീഖ് വന്നത് എന്നത് എനിക്ക് മനസ്സിലായില്ല. ഏതെങ്കിലും പണ്ഡിതൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ചെങ്കിസ് ഖാൻ അത് വളരെ ക്രൂരനായിരുന്നു, അപ്പൊ ക്രൂരന്മാരായ ആൾക്കാർ അവരെ ഹവോണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊക്കെ കുഫറാണ്. എന്നാൽ വളരെ വിനീതന്മാരായ വളരെ നല്ല സ്വഭാവമുള്ള ആൾക്കാർ അവരുടെ ഹവോണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുഫറല്ല എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ വിചാരിച്ചത് അദ്ദേഹം ഈ ജാതി വിഡ്ഢിത്തം പറയുന്ന ഒരിക്കലും വിചാരിച്ചു, ഞാൻ അങ്ങനെ തന്നെ പറയണം. കാരണം എന്ന് വെച്ചാൽ ഇത് വിഡ്ഢിത്തമാണ്. ഈ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു നിലക്കും യോജിക്കാത്ത കാര്യമാണ്, ഒരിക്കലും സത്യത്തോട് യോജിക്കാത്ത കാര്യമാണ്. കാരണം എന്താണ്? ചെങ്കിസ് ഖാൻ വളരെ ക്രൂരനാണ്, അതുകൊണ്ട് അയാളുടെ യാസിഖ് കുഫ്റാണ്. എന്നാൽ ഇന്ത്യൻ ജനാധിപത്യം അതിനെ പറ്റി കുഫ്റാന്ന് പറയാൻ പറ്റൂല. എങ്ങനെയാണ് ഈ ഇത് പറയാൻ പറ്റുക? അതിനെ പറ്റി കുഫ്റാന്ന് പറയാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നണത്. അത് രണ്ടും തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. ഞാൻ വിചാരിച്ചത് പിന്നെ അദ്ദേഹം ഒരിക്കലും ഇത് വ്യക്തമായി പറയില്ല എന്നാണ്. അതായത് ചെങ്കിസ് ഖാൻ ഇത്ര ക്രൂരത കാണിച്ചത് കൊണ്ടാണ് ഇതിനെ പറ്റി ഇബ്നു കസീർ പറഞ്ഞത് എന്ന് അദ്ദേഹം പറയില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു. കേൾക്ക, നിങ്ങൾ തന്നെ കേട്ടോക്ക.
അങ്ങനെയുള്ള ചെങ്കിസ് ഖാൻ പടച്ചുണ്ടാക്കിയതായ
അങ്ങനെയുള്ള ചെങ്കിസ് ഖാൻ എന്ന് പറഞ്ഞാൽ ഇബ്നു തൈമിയ ഇത്രയും നേരം ചെങ്കിസ് ഖാനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ. ആ ഇബ്നു തൈമി അദ്ദേഹത്തിന്റെ മജ്മൂൽ ഫതാവിൽ പറഞ്ഞ കാര്യം അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുള്ളതായ ചെങ്കിസ് ഖാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ അങ്ങനെയുള്ളതായ എന്ന വാക്കിന്റെ അർത്ഥം. അതാണ് അതായത് ഇത്രയും നേരം ഞാൻ പറഞ്ഞ ക്രൂരനായ ചെങ്കിസ് ഖാൻ.
അങ്ങനെയുള്ള ചെങ്കിസ് ഖാൻ പടച്ചുണ്ടാക്കിയതായ ഈ ആസിഫ് താർത്താരികളും ചെങ്കിസ് ഖാന്റെ മക്കളും ദിവ്യ പരിവേഷം കൽപ്പിച്ച് സ്വീകരിച്ച അംഗീകരിച്ച ഈ ആസിഫ് എന്ന് പറയുന്ന ഭരണവ്യവസ്ഥിതിയെ പോലെയാണ് ജനാധിപത്യ വ്യവസ്ഥിതി എന്ന് വിശദീകരിക്കുന്നു. അവൻ എത്രമാത്രം അനീതിയാണ് ആ ഒരു താരതമ്യം, ആ ഒരു സാധർമ്യം
കണ്ടില്ലേ. ഇതാണ് അദ്ദേഹം പറയുന്നത്, ക്രൂരനായ ചെങ്കിസ് ഖാൻ അദ്ദേഹം ഉണ്ടാക്കിയ യാസിഖിനെ എങ്ങനെയാണ് ജനാധിപത്യവുമായി താരതമ്യം ചെയ്യാന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിനിടയിൽ അദ്ദേഹം ദിവ്യത്വത്തിന്റെ കാര്യം പറയുന്നുണ്ട്, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്, ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ചെങ്കിസ് ഖാൻ ക്രൂരനാണ് എന്നതുകൊണ്ട് ചെങ്കിസ് ഖാന്റെ യാസിഖിന് ഒരു ഹുക്കുമും, ഹുക്കുമുണ്ടാക്കിയ ആൾ ക്രൂരനല്ലെങ്കിൽ അയാൾ ഉണ്ടാക്കിയ കാനൂന്ന് വേറെ ഹുക്കുമും, ഇങ്ങനെ ഒരു തഫ്രീഖ് ഏത് പണ്ഡിതനാണ് പറഞ്ഞത്? ഒരു പണ്ഡിതനും അങ്ങനെ പറഞ്ഞതായിട്ട് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം അത് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന തെളിവാണ് അദ്ദേഹം വായിച്ച ഇബ്നു തൈമിയയുടെ ഉദ്ധരണി. അദ്ദേഹം ദീർഘമായി വായിച്ച ഉദ്ധരണിയാണത്. ആ ഉദ്ധരണിയിൽ മുഴുവൻ പിന്നെ ചെങ്കിസ് ഖാനെ കുറിച്ച് തർത്താരികൾ വിശ്വസിച്ചിരുന്നതും അതുപോലെ തന്നെ ചെങ്കിസ് ഖാന്റെ ക്രൂരതയെ കുറിച്ച് ഇബ്നു തൈമി പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എന്താണ് അദ്ദേഹം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ചെങ്കിസ് ഖാൻ വളരെ ക്രൂരനായതുകൊണ്ട് ആണ് ഇബ്നു കഥീർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കൊണ്ടുവന്നത് എന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. പണ്ഡിതന്മാർ അനേകം പേർ ഇബ്നു കഥീറിന്റെ ഉദ്ധരണി എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പറഞ്ഞ ഇദ്ദേഹം ഇവിടെ വളരെ വിശിഷ്യ എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ജനാധിപത്യത്തെക്കാൾ ചെറിയ വിഷയങ്ങളെ വരെ പണ്ഡിതന്മാർ ഇബ്നു കസീറിന്റെ ഈ ഉദ്ധരണി ഉദ്ധരിച്ചതിന് ശേഷം എതിർത്തിട്ടുണ്ട്. ചില ഉദാഹരണങ്ങളെ വായിക്കാം. ഈ ഉദാഹരണങ്ങളൊന്നും ഞാൻ കണ്ടെത്തിയ എല്ലാ ഉദാഹരണങ്ങളും ഇവിടെ വായിക്കുന്നില്ല, കുറച്ചേ വായിക്കുന്നുള്ളൂ. നിഷേധിക്കുകയാണെങ്കിൽ ഇനിയും വായിക്കാം. പണ്ഡിതന്മാരിൽ അനേകം പേര് ഇബ്നു കസീറിന്റെ ഈ ഉദ്ധരണി എടുത്തു കൊടുത്തതിന് ശേഷം, അതാണ് രസം, ഇബ്നു കസീറിന്റെ ഈ ഉദ്ധരണി എടുത്തു കൊടുത്തതിനാണോ എന്നെ ഈ ചീത്തൊക്കെ വിളിച്ചത്? അതായത് ഞാൻ ഇബ്നു കസീറിന്റെ ഉദ്ധരണി എടുത്തിട്ട് ജനാധിപത്യ സംവിധാനത്തെ അതിനോട് താരതമ്യം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണോ? ശരി, ഇബ്നു കസീറിന്റെ ഈ ഉദ്ധരണി എടുത്തു കൊടുത്തതിന് ശേഷം പണ്ഡിതന്മാർ ചില പറഞ്ഞ വാക്കുകൾ നമുക്ക് കേൾക്കാം. അതിൽ പെട്ടതാണ് ഷെയ്ഖ് സുലൈമാൻ ഇബ്നു അബ്ദുള്ള. അദ്ദേഹം തന്റെ കിതാബ് തൗഹീദിനുള്ള ഷർഹായി പുസ്തകം, പ്രസിദ്ധമായ പുസ്തകമാണ് തൈസീറുൽ അസീദുൽ ഹമീദ് ഫി ഷർഹി കിതാബ് തൗഹീദ് എന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ ഷെയ്ഖ് സുലൈമാൻ ഇബ്നു അബ്ദില്ല അദ്ദേഹം ഇബ്നു കസീറിൽ നിന്ന് ഞാൻ വായിച്ച അതേ ഉദ്ധരണി അത് പരിപൂർണമായി എടുത്തു കൊടുത്തതിന് ശേഷം അദ്ദേഹം പറയണം. എന്നിട്ട് ഈ ആയത്തും അദ്ദേഹം എടുത്തു കൊടുത്തു. അഫഹുക്കുമുൽ ജാഹിലിയത്തി അബൂൻ എന്ന ആയത്ത്, നേരത്തെ പറഞ്ഞ ആയത്താണ് അത്. ആ ആയത്ത് എടുത്തു കൊടുത്തതിന് ശേഷം ഷെയ്ഖ് പറയണം, وفي الآية إشارة إلى أن من ابتغى غير حكم الله ورسوله فقد ابتغى حكم الجاهلية كائنا ما كان. ഈ ആയത്തിൽ ഇഷാറത്തുണ്ട്, സൂചനയുണ്ട്. എന്ത് കാര്യത്തിനാണ് സൂചനയുള്ളത്? ആരെങ്കിലും അള്ളാഹുവിൻ്റെതും റസൂലിൻ്റെതും അല്ലാത്ത എന്തെങ്കിലും ഒരു ഹുക്കും അന്വേഷിക്കുകയാണെങ്കിൽ അവൻ ജാഹിലിയത്തിന്റെ വിധിയാണ് അന്വേഷിച്ചിട്ടുള്ളത് എന്നതിന് ഈ ആയത്തിൽ സൂചനയുണ്ട്. അവൻ അന്വേഷിക്കുന്ന ആ വിധി അത് ഏതായാലും, അത് യാസിഖ് ആവണം എന്നില്ല, അല്ലെങ്കിൽ ചെങ്കിസ് ഖാനെ പോലെ ക്രൂരനായ ഒരാൾ ഉണ്ടാക്കിയ ദിവ്യ പരിവേഷം നൽകപ്പെട്ട ഏതെങ്കിലും ഒരു ഭരണഘടനയാകണമെന്നില്ല, ഖാൻ ഏതാണെങ്കിലും അതെല്ലാം പാടില്ല എന്നതിന് ഈ ആയത്തിൽ സൂചന ഉണ്ട്. ഇത് ഷെയ്ഖ് സുലൈമാൻ ഇബ്നു അബ്ദുള്ളയുടെ വാക്കാണ്. ഈ വാക്ക് ചിലപ്പോൾ ഇഹ്തിമാൽ സാധ്യത ഉണ്ട് എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. ഒരു ഇഹ്തിമാലിനും സാധ്യതയില്ലാത്ത വാക്ക് കേട്ടോളൂ. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കിതാബാണ് സാധാരണ താലിബുൽ ഇൽമ്, തുല്ലാബുൽ ഇൽമ് അവർ മതം പഠിക്കുന്നതിന്റെ തുടക്കത്തിൽ വായിക്കാറുള്ള സലഫി പണ്ഡിതന്മാർ വായിക്കാൻ പറഞ്ഞിട്ടുള്ള പുസ്തകമാണ് അൽ ഇർഷാദ് ഇലാ സഹീഹ് അൽ ഇഅ്തിഖാദ് എന്ന പുസ്തകം. ഈ ഗ്രന്ഥത്തിൽ അതിന്റെ 66-ാമത്തെ പേജിൽ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഇബ്നു കസീറിന്റെ ഈ ഇബാറത്ത് എടുത്തു കൊടുത്തതിന് ശേഷം പറയുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇബ്നു കസീറിന്റെ ഇബാറത്ത് എടുത്തു കൊടുത്തതിന് ശേഷം ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫ്ളഹുല്ലാഹു തആല അദ്ദേഹം പറയുന്നു, വമിസ്ലൽ ഖാനൂനിൽ ലദീ ദക്കറഹു അനി തതാർ വഹകമ ബികുഫ്രി മൻ ജഅലഹു ബദീലൻ മിനശ്ശരീഅത്തിൽ ഇസ്ലാമിയ القوانين الوضعية التي جعلت اليوم في كثير من الدول. نقول إن يبدأ ابن كثير ومثل القوانين الذي ذكره عن التتار تتارغل كورتش تتارغل ديركل ودائر ندائي ابن كثير برنيا اي قانون اي برنا ببستا وحكم بكفر من جعله بديلا من الشريعة الإسلامية إسلامي شريعة بغرماي ഇത് കൊണ്ട് വിധിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുഫ്റാണ് അവരുടെ വിധി എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല വിശേഷിപ്പിച്ച തതാറുകളുടെ ഈ ഭരണവ്യവസ്ഥ യാസിഖ് എന്ന ഭരണവ്യവസ്ഥ അതുപോലെ തന്നെയാണ് അൽ ഖവാനീൻ അൽ വദഇയ അല്ലതീ ജുഇലത്തിൽ യൗം ഫി കസീരിൻ മിനൽ ദുവലി ഇന്ന് അനേകം രാജ്യങ്ങളിൽ തങ്ങളുടെ ഭരണവ്യവസ്ഥയായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അൽ ഖവാനീനുൽ വദഇയ്യ മനുഷ്യനിർമ്മിത ഭരണകൂടങ്ങൾ ഭരണഘടനകൾ ഇതിന് ഉദാഹരണമാണ്. ഏതിന് ഉദാഹരണമാണ്? ഏതുപോലെയാണ്? തത്താറുകളുടെ ഭരണം പോലെയാണ്. ഇന്ന് അനേകം രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന മനുഷ്യനിർമ്മിതമായ ഖവാനീനുകൾ കാനൂണുകൾ ഭരണഘടനകൾ ആ കാനൂണുകളെല്ലാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല അദ്ദേഹം തന്റെ വാക്കിൽ വിശേഷിപ്പിച്ച തതാറുകളുടെ ഭരണത്തിന് തുല്യമാണ്. അതുപോലെ തന്നെയാണ് ഹിയ മഖാദിറുൽ അഹ്കാം വഉൽഗിയത് മിൻ അജ്ലി അല്ലതീ ജുഇലത്തിൽ യൗം ഫീ കസീരിൻ മിനൽ ദുവലി ഹിയ മഖാദിറുൽ അഹ്കാം. ഇത്തരം പിന്നെ മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങൾ അവ ഇന്ന് അനേകം രാജ്യങ്ങളുടെ നിയമവ്യവസ്ഥക്കുള്ള മസ്ദറായി അടിസ്ഥാനമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. വഉൽഗിയത് മിൻ അജ്ലിഹ ശരീഅത്തുൽ ഇസ്ലാമിയ ഈ ഭരണവ്യവസ്ഥ നടപ്പിലാക്കുന്നതിനു വേണ്ടി ഇസ്ലാമിക ശരീഅത്തിനെ അവർ ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു. ഇല്ല ഫീമാ യുസമ്മൂനഹു ബിൽ അഹ്വാലി ശഖ്സിയ പിന്നെ ഇസ്ലാമിക നിയമം നടപ്പിലാക്കാൻ അവകാശമുണ്ട് എവിടെ? ഇല്ല ഫീമ യുസമ്മൂനഹു അവർ പേരിട്ട് വിളിച്ച ഒരു സമയത്ത് മാത്രം ബിൽ അഹ്വാലി ശഖ്സിയ അതായത് നമ്മുടെ നാട്ടിൽ ഓരോ വ്യക്തി നിയമങ്ങൾ എന്ന് പറയുന്ന കാര്യം. വ്യക്തി നിയമങ്ങളിൽ ഇസ്ലാമിനെ പാലിക്കാൻ അവകാശം ഉണ്ടാവും. എന്നാൽ രാജ്യത്തിന്റെ നിയമമായി നിശ്ചയിച്ചിട്ടുള്ളതോ അത് ഖവാനീനുൽ വദഇയ്യയാണ്, മനുഷ്യനിർമ്മിത ഭരണവ്യവസ്ഥകളാണ്. ഇത്തരം ഭരണവ്യവസ്ഥകൾ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ ഉദ്ധരണിയിൽ ഉദ്ധരിച്ച തതാറുകളുടെ ഭരണകൂടത്തോട് സാദൃശ്യമായ ഭരണഘടനയാണ്. ഇനി നിങ്ങൾ പറയും ഞാൻ മാത്രമാണോ ഈ അനീതി ചെയ്തത്? നിങ്ങൾ പറയുന്നു ഇത് അനീതിയാണ് എന്ന്. ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയെ അതല്ലെങ്കിൽ മറ്റ് അനിസ്ലാമിക ജനാധിപത്യ വ്യവസ്ഥകളെ തതാറുകളുടെ യസാക്കിനോട് ഉപമിച്ചത് അനീതിയാണ് എന്ന് നിങ്ങൾ പറയുന്നു. ശരി, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ അദ്ദേഹം പറയുന്നു ഇന്ന് മനുഷ്യന്മാർ നിശ്ചയിച്ചുണ്ടാക്കിയിട്ടുള്ള ഭരണവ്യവസ്ഥകൾ പല നാടുകളിലും നിലനിൽക്കുന്ന ഭരണവ്യവസ്ഥകൾ അവയുടെ ഉപമ ഏതുപോലെയാണ്? ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ ഉദ്ധരണിയിൽ എടുത്തുകൊടുത്ത തതാറുകളുടെ ഭരണവ്യവസ്ഥ പോലെ തന്നെയാണ്. ഈ ഭരണവ്യവസ്ഥകൾ അപ്പൊ ചില ആൾക്കാർ പറയും ഇന്ത്യയിൽ വ്യക്തി നിയമങ്ങളിൽ ഇസ്ലാമിനെ പാലിക്കാൻ അവകാശമുണ്ടല്ലോ. ഷെയ്ഖ് പറയാണ് അത്തരം നിയമങ്ങൾ ഇസ്ലാമിന്റെ നിയമങ്ങളെ ഭരണകാര്യങ്ങളിൽ മുഴുവനായി പരിപൂർണമായി ഒഴിവാക്കിയിരിക്കുന്നു. ആകെ അവരനുവദിച്ചിട്ടുള്ളത് വ്യക്തിഗത നിയമങ്ങൾ മാത്രമാണ്. ഇത്തരം നിയമങ്ങൾ പോലും തതാറുകളുടെ ഭരണകൂടത്തിൽ ഉണ്ടായിരുന്ന തതാറുകളുടെ അടുക്കൽ ഉണ്ടായിരുന്ന യശാക്കിന് സമമാണ് എന്ന് പറഞ്ഞത് ഞാനല്ല, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ. ശരി, നിങ്ങൾ ഇത് അനീതിയാണെന്ന് പറഞ്ഞോളൂ. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ പറഞ്ഞത് അനീതിയാണെന്ന് പറഞ്ഞോളൂ. അതൊരിക്കലും അദ്ദേഹം പറയുന്ന ഞാൻ വിചാരിക്കുന്നില്ല. ഇത് ഞാൻ മാത്രമല്ല പറഞ്ഞത്, ഇത് പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഉറപ്പിൽ ഞാൻ പ്രസംഗിച്ചത്. പണ്ഡിതന്മാർ ഈ കാര്യം ഇതിവിടെ മാത്രമല്ല വേറെ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് സാലിഹ് ഫൗസാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിഭാഗത്തികൾ പറഞ്ഞു കഴിഞ്ഞാൽ സമയം വർദ്ധിക്കുന്ന പേടിയോട് മാത്രം തന്നെ അവസാനിപ്പിക്കണം. ഇനി രണ്ടാൾക്കാരും കൂടി പറഞ്ഞാൽ തൃപ്തിയാവുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ ഈ വിഷയം വ്യക്തമാവും. അദ്ദേഹം ഉദ്ധരിച്ച ഇബ്നു തൈമിയാണല്ലോ. ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഒരു മനുഷ്യൻ അയാൾ ബുന്ദുക്ക് എന്ന് പേരുള്ള, ബുന്ദുക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം അടക്ക പോലത്തെ ഒരു സാധനമാണ്, അതിങ്ങനെ എറിഞ്ഞ് നടത്തുന്ന ഒരു കളിയുണ്ട്, ഒരു ഉന്നത്തിലേക്ക് എറിഞ്ഞിട്ടുള്ള കളിയാണ് തോന്നുന്നത്. ആ കളിയുടെ രൂപം എന്താണെന്ന് എനിക്കറിയില്ല. ഇത് എറിഞ്ഞുകൊണ്ടുള്ള ഒരു കളിയുണ്ട്, ചിലപ്പോൾ ആളുകളുടെ മേത്ത് കെട്ടി ചിലപ്പോൾ മനുഷ്യന്മാർ വരെ മരിക്കലുണ്ട്. അതിനെക്കുറിച്ച് പിന്നെ പണ്ഡിതന്മാരുടെ ചോദ്യങ്ങളിലും മറ്റൊക്കെ ഈ കളിയെക്കുറിച്ചുള്ള ഫത്വകൾ ചോദിച്ചതായി കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ കളി എന്താണ് എന്നത് എനിക്ക് വ്യക്തമായി അറിയില്ല. ഇതൊരു പ്രത്യേകതരം പരിപാടിയാണ്, ഒരു ഉന്നം നോക്കുന്ന പരിപാടിയാണ്. ഒരു എന്തോ അടക്ക പോലത്തെ ഒരു സാധനമാണ് ഈ ബുന്തോക്ക് എന്ന് പറഞ്ഞാല്. അത് എറിഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകതരം കളിയാണ് ഈ കളി. അത് കുറച്ച് ആൾക്കാർ ഈ കളി കളിക്കാൻ. അപ്പൊ ഈ കളിയിൽ റഫറി ആയിട്ട്, ഈ കളിയിൽ നിയമം പറയാനുള്ള റഫറി എന്ന അവസ്ഥയിൽ ഒരു ചങ്ങാതിയെ നിശ്ചയിച്ചു. എന്നിട്ട് അയാൾ പറയാണ്, ഈ കളി നടക്കുന്നതിനിടയിൽ അയാൾ പറയാണ്, ഇതാ ഇത് കളിയാണ്, ഈ കളിക്ക് ഈ കളിന്റെ നിയമമുണ്ട്. ഷറഉൽ ബുന്ദുഖ്, ബുന്ദുഖിൻ്റെതായ ചില നിയമങ്ങൾ. ചിലപ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ പറയുള്ളൂ, ക്രിക്കറ്റിന് അത് ക്രിക്കറ്റിലെ കുറച്ച് നിയമങ്ങളാണ് എന്ന് പറയും. ഭൗതികമായ ചില നിയമങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഉദാഹരണത്തിന് ഈ ബുന്ദുക്ക് അതൊരാളുടെ മേത്ത് തട്ടി ഉപദ്രവമായി കഴിഞ്ഞാൽ അതിന് അവർ പരിഹാരമായി കാണുന്ന ഖിസാസ് ഉണ്ടാവും. അതിന് പകരമായിട്ട് അവർ നിശ്ചയിച്ച കുറെ നിയമങ്ങളുണ്ടാവും. അത് ഇസ്ലാമിലെ നിയമമായിട്ട് യോജിച്ചു പോകുന്നതായിരിക്കില്ല. ഇസ്ലാമിൽ ഒരാൾ മറ്റൊരാളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ വേറെ നിയമമുണ്ട്. അപ്പൊ അത്തരം നിയമങ്ങളുമായിട്ട് യോജിച്ചു പോകുന്നതായിരിക്കില്ല ഈ കളിയിലെ പല നിയമങ്ങളും. ഈ കളിയിൽ ഉദാഹരണത്തിന്, ആ കളിയിൽ ഒരാളെ മേത്തക്ക് എന്തെങ്കിലും അപകടം തട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പൊ അതിന് ഇസ്ലാമിന്റെ നിയമം എടുക്കില്ല. അവർ പറയും ഇത് കളിയിൽ കുറച്ച് നിയമമുണ്ട്, ആ നിയമം ഇവിടെ പരിഗണിക്കണം എന്ന് ഒരാൾ പറഞ്ഞാൽ അയാളുടെ ഹുക്മ് എന്താണ്? അപ്പോൾ ഇബ്നു തൈമിയ റഹിമഹുള്ളാഹു തആല അദ്ദേഹം പറയുന്ന മറുപടിയാണ്, അൽഹംദുലില്ലാ ലൈസ ലി അഹദിൻ അൻ യഹ്കുമ ബൈന അഹദിൻ മിൻ ഖൽഖില്ലാ لا بين المسلمين ولا الكفار ولا الفتيان ولا رماة البندق ولا الجيش ولا الفقراء ولا غير ذلك ഒരാൾക്കും അള്ളാഹുവിന്റെ സൃഷ്ടികൾ ഒരു മനുഷ്യനും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആർക്കും ഇടയിൽ തന്നെ വിധി കൽപ്പിക്കാനുള്ള അവകാശമില്ല. അത് മുസ്ലിങ്ങളാവട്ടെ, കാഫിരിങ്ങളാവട്ടെ, യുവാക്കളാകട്ടെ, അതല്ലെങ്കിൽ ഈ ബുന്ദുഖ് എന്ന അതുകൊണ്ടുള്ള കളി കളിക്കുന്ന ആളുകളാകട്ടെ, അതല്ലെങ്കിൽ പട്ടാളത്തിന്റെ ഇടയിലാകട്ടെ, അതല്ലെങ്കിൽ ദരിദ്രന്മാരുടെ ഇടയിലാകട്ടെ, ആർക്കിടയിലും ഒരു വിധിയും പറയാൻ ഒരാൾക്കും അവകാശമില്ല. ഇല്ല ബിഹുക്മില്ലാഹി വറസൂലി, അള്ളാഹുവിന്റെ ഹുക്കുമോ റസൂലുള്ളയുടെ ഹുക്കുമും കൊണ്ടല്ലാതെ വേറൊരാളുടെ ഹുക്കും കൊണ്ടും വിധിക്കാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം ഈ വിഷയത്തിൽ ചില ആയത്തുകൾ പറഞ്ഞു, മറ്റു പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. ആർക്കെങ്കിലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സംശയമുണ്ട്, ഞാൻ എന്തെങ്കിലും കോട്ടി മാറ്റുന്ന സംശയമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും അങ്ങനെ സംശയമുണ്ടെങ്കിൽ മജ്മുൽ ഫത്വ എടുത്തു നോക്കുക, 35-ാമത്തെ വാള്യം 407-ാമത്തെ പേജ്, 408-ാമത്തെ പേജ്, ഈ പേജിൽ ഈ ഫത്വ കാണാൻ പറ്റും. വായിച്ചു നോക്കുക എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളതെന്ന്, വായിച്ചു നോക്കാൻ എല്ലാവർക്കും സൗകര്യമുണ്ട്. وَمَنْ حَكَمَ بِحُكْمِ الْبُنْدُقِ وَشَرْعِ الْبُنْدُقِ أَوْ غَيْرِهِ مِمَّا يُخَالِفُ شَرْعَ اللَّهِ وَرَسُولِهِ وَحُكْمَ اللَّهِ وَرَسُولِهِ وَهُوَ يَعْلَمُ ذَلِكَ فَهُوَ مِنْ جِنْسِ التَّتَّارِ الَّذِينَ يُقَدِّمُونَ حُكْمَ الْيَاسِقِ. ആരെങ്കിലും ഈ ബുന്ദുഖ് എന്ന കളിയുടെ വിധി കൊണ്ട് വിധിച്ചു കഴിഞ്ഞാൽ, അതിലെ നിയമങ്ങൾ കൊണ്ട് വിധിച്ചു കഴിഞ്ഞാൽ, ആ നിയമങ്ങളാകട്ടെ എങ്ങനെയുള്ള നിയമങ്ങളാണ്, അള്ളാഹുവിന്റെ കിതാബിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനും എതിരായ വിധികളാണ് അത്തരം വിധികളെങ്കിൽ, അതെല്ലാം അള്ളാഹുവിന്റെ റസൂലിനും അള്ളാഹുവിന്റെ കിതാബിനും റസൂലുള്ളാഹിയുടെ സുന്നത്തിനും എതിരായ വിധിയാണ് എന്ന് അറിഞ്ഞിട്ടും അവൻ ഈ നിയമങ്ങൾ കൊണ്ട് വിധിക്കുന്നുണ്ടെങ്കിൽ, ഫഹുവ മിൻ ജിൻസി തതാർ, അവൻ തതാറുകളുടെ അതേ ടൈപ്പ് മനുഷ്യനാണ്. അല്ലദീന യുഖദ്ദിമൂന ഹുക്മൽ യാസിഖി അലാ ഹുക്മില്ലാഹി വറസൂലിഹി, ആരെ അവരുടെ പ്രത്യേകത എന്ന തെറ്റാറുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? യുഖദ്ദിമൂന ഹുക്മൽ യാസിഖി അലാ ഹുക്മില്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഹുക്മിനു മീതെ യാസിഖ് എന്ന ഭരണകൂടത്തെ, ഭരണഘടനയെ മുന്തിക്കുന്ന, അതിന് പ്രാമുഖ്യം കൽപ്പിക്കുന്ന ആളുകളാണ് തെറ്റാറുകൾ. നോക്കിയ നിങ്ങൾ, നിങ്ങൾ ഇബ്നു തൈമിയയുടെ ഉദ്ധരണിയല്ല ഇത്രയും വായിച്ചത്, ഇബ്നു തൈമിയാണ് യാസിഖിനെ പറ്റി പറഞ്ഞത്. ഇവിടെ ഇബ്നു തൈമിയ ഡെമോക്രസിയും ഈ ജാതി ഫ്രാൻസിലെ ഭരണകൂടം ഒന്നിനെ പറ്റിയിട്ടല്ല പറഞ്ഞത്, ഒരു കളിക്കിടയിൽ ഒരാൾ സ്വീകരിക്കുന്ന നിയമവ്യവസ്ഥ, അത് അള്ളാഹുവിന്റെ കിതാബിനും റസൂലുള്ളാഹിന്റെ സുന്നത്തിനും എതിരാണെങ്കിൽ, അത് ഇനി ആർക്കിടയിലുള്ള വിധിയാകട്ടെ, ഏത് ചെറിയ വിഷയത്തിലുള്ള വിധിയാകട്ടെ, വലിയ വിഷയത്തിലുള്ള വിധിയാകട്ടെ, ആ വിധിയിൽ അവൻ സ്വീകരിക്കുന്ന അള്ളാഹുടെ കിതാബ് റസൂലുള്ള സുന്നത്തും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധിയാണെങ്കിൽ, അവൻ തെറ്റാറുകളുടെ അതേ വർഗത്തിൽപ്പെട്ടതാണ്, അതായത് അതേ സ്വഭാവമുള്ള ആളാണ്. ഏത് വിഷയത്തിലാണ് പറഞ്ഞത്? ഇവിടെ അത്ഭുതം പ്രകടിപ്പിക്കാൻ അദ്ദേഹം, എന്താണ് ഈ ചെയ്തത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്തരം കള്ളത്തരങ്ങൾ ഖുത്ബയുടെ മിമ്പറിന്റെ മേലെ കയറി പറയാൻ പറ്റിയത് എന്ന് അദ്ദേഹം അത്ഭുതം കാണിക്കണം. ഞാൻ അത്ഭുതം പ്രകടിപ്പിക്കണം, എങ്ങനെയാണ് ഇത്തരം കിതാബുകൾ മജ്മൂൽ ഫതാവ് മുന്നിൽ വെച്ചിട്ട് അദ്ദേഹം ഇത് പറഞ്ഞെന്നുള്ളതാണ്. മജ്മൂൽ ഫതാവ് എന്ന് ഞാൻ ഈ വായിക്കുന്നത്, മജ്മൂൽ ഫതാവ് മുന്നിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഈ ജാതി വർത്തമാനം പറഞ്ഞത്. ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ തോന്നുന്ന ഇത്ര വലിയ ക്രൂരനായ ചെങ്കിസ്ഖാന്റെ ഭരണഘടനയെ, ഈ പറഞ്ഞ വിശിഷ്യ ഇന്ത്യൻ ജനാധിപത്യത്തെ അതുമായിട്ട് യാതൊരു നിലക്കും താരതമ്യപ്പെടുത്താൻ പാടില്ല, അത് വലിയൊരു പാതകമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഇവിടെ ഇബ്നു തൈമിയ അതിനെ താരതമ്യപ്പെടുത്തിയത് ജനാധിപത്യവുമായിട്ടും കൂടിയല്ല, ഒരു കളിയിൽ നടക്കുന്ന നിയമമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു പട്ടാളത്തിന്റെ ഇടയിൽ ആളുകൾക്കിടയിൽ നിലനിന്നിരുന്ന ഒരു കാര്യത്തിന്റെ വിഷയത്തിലാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത് ഇതിനേക്കാൾ വളരെ നിസ്സാരമാണ് നമുക്ക് തോന്നിക്കാവുന്ന കാര്യമാണ്. അതിനെപ്പറ്റി അതിനോട് സാദൃശ്യപ്പെടുത്താൻ ഇബ്നു തൈമിയ യസാക്കിനെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആരാണ് യഥാർത്ഥത്തിൽ ജനങ്ങളിൽ നിന്ന് സത്യം മറച്ചു വെക്കുന്നത് എന്നത് ഗൗരവത്തിൽ ചിന്തിക്കാൻ ഇത്തരം ചില വിഷയങ്ങൾ പിന്നെ സത്യമന്വേഷിക്കുന്ന ആളുകൾക്ക് ഇത്തരം ചില വിഷയങ്ങളിൽ നിന്ന് അത് മനസ്സിലാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനിയും ചില ആളുകൾ ഇതൊക്കെ കേട്ടാലും ഇതൊക്കെ പറഞ്ഞാലും ഏയ് നമ്മുടെ ഉസ്താദ് പറഞ്ഞത് തെറ്റല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അതാണ് യഥാർത്ഥത്തിൽ ഹിസ്ബിയത്ത്. ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള വഫഖഹുല്ലാഹ് അദ്ദേഹം ഒരിക്കലും ഈ പറഞ്ഞ അവസ്ഥയിൽ തെറ്റിൽ അദ്ദേഹം സ്ഥിരമായി നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം സത്യം മനസ്സിലാക്കിയാൽ അദ്ദേഹം തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല അദ്ദേഹത്തിന്റെ അടുത്ത് സത്യമെങ്കിൽ അദ്ദേഹം തെളിവുകൾ പറയട്ടെ, ഞാൻ അതിലേക്ക് തിരിച്ചു ചെല്ലാൻ തയ്യാറാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ആ കാര്യം ഞാൻ പറയുന്നത്. എനിക്കതിലൊരു മടിയില്ല ഇൻഷാ അള്ളാഹ്. ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ അദ്ദേഹം പറയട്ടെ. ഇത് കേട്ടാൽ ആർക്കും മനസ്സിലാവും അദ്ദേഹം പറഞ്ഞ വാദം മുഴുവൻ ഇബ്നു തൈമിയയുടെ ഈ വാക്കിന് മുന്നിൽ പൊളിഞ്ഞു പോകും. ഇനി നമ്മൾ എല്ലാവരും തർക്കിക്കുന്ന ഇബ്നു കസീറിന്റെ ഉദ്ധരണിയും വെച്ചിട്ടാണല്ലോ ഇബ്നു കസീർ അൽ ബിദായ വൻ നിഹായിൽ പറഞ്ഞ വാക്ക്. ഇബ്നു കസീർ തർത്താരികളെ കുറിച്ചിട്ട് അൽ ബിദായ വൻ നിഹായിൽ വളരെയധികം വിശദീകരിച്ചിട്ടുണ്ട്. ആ ഭാഗം എടുത്തു വായിച്ചാൽ പോലും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അൽ ബിദായ വൻ നിഹായിൽ ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹം തന്നെ പറഞ്ഞതായിട്ടാണ് എന്റെ ഓർമ്മ. അവിടെ ഇബ്നു കസീർ പറഞ്ഞ വാക്ക് ഞാൻ കേൾപ്പിക്കാം. ഇബ്നു കസീർ 13-ാം വോളിയം അൽ ബിദായ വൻ നിഹായ 119-ാമത്തെ പേജ്. ചിലപ്പോൾ തബാഅത്തുകളിൽ ചില പിന്നെ കോപ്പികൾ ചിലപ്പോൾ പേജ് നമ്പർ അങ്ങോട്ടും മാറിയേക്കാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് പിന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വാക്കുകൾ കിട്ടിയേക്കാം. അൽ ബിദായ വൻ നിഹായയിൽ യാസിഖിലുള്ള ചില നിയമങ്ങൾ സൂചിപ്പിച്ചതിന് ശേഷം കുറെ വിചിത്രങ്ങളായ നിയമങ്ങൾ അവർക്കുണ്ടായിരുന്നു. എന്താ കെട്ടിക്കുന്ന മൂത്രത്തിൽ കെട്ടിക്കുന്ന വെള്ളത്തിൽ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ അയാൾ കൊന്നു കളയുക, ഇങ്ങനെ പല ജാതി നിയമങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഈ പറഞ്ഞ ചില നിയമങ്ങൾ എടുത്തു കൊടുത്തതിന് ശേഷം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയുന്നു വഫി കുല്ലിഹി മുഖാലഫതുൻ ലിശറായിഇല്ലാഹി തആല. ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം അള്ളാഹുവിന്റെ ഷറഇന് എതിരാണ്. ചില നിയമങ്ങൾ എടുത്തു കൊടുത്തതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം അള്ളാഹുവിന്റെ നിയമങ്ങൾക്കെതിരാണ്. അൽ മുനസ്സലത്തി അലാ ഇബാദിഹിൽ അംബിയ അലൈഹി മുസ്സലാത്തു വസ്സലാം, നബിമാരുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് എതിരാണ് ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ. ഫമൻ തറക ശർഅ അൽ മുഹ്കമ അൽ മുനസ്സല അലാ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ ഖാതമ അൽ അംബിയ വതഹാകമ ഇലാ ഗൈരിഹി മിനൽ ശറായിഇ അൽ മൻസൂഖതി കഫർ. എന്നിട്ട് അദ്ദേഹം പറയാണ് ആരെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട ശരീഅത്ത് ഒഴിവാക്കിയിട്ട് അള്ളാഹു തന്നെ അവതരിപ്പിച്ച യഹൂദരുടെയോ നസ്രാനികളുടെയോ ശരീഅത്തിലേക്ക് വിധി തേടി പോയി കഴിഞ്ഞാൽ അവൻ കുഫർ ചെയ്തു, അവൻ കാഫിറായി. ആരെങ്കിലും, ശരിക്കും വാക്ക് ശ്രദ്ധിക്കണം, ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയമം ഉപേക്ഷിച്ചു എന്നിട്ട് പിന്നെ അവൻ വിധി തേടി പോകുന്നത് ഏതെങ്കിലും മനുഷ്യന്മാർ അവതരിപ്പിച്ച വിധിയിലേക്കല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ അവതരിപ്പിച്ച നിയമത്തിലേക്കാണ് അവൻ വിധി തേടി പോകുന്നത്. കാരണം യഹൂദരുടെയും നസ്രാനികളുടെ അടുക്കൽ പല നിയമങ്ങളും അള്ളാഹു അവതരിപ്പിച്ച് ഇപ്പോഴും ബാക്കിയായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ മൻസൂഖാണ്, അതായത് ദുർബലമാക്കപ്പെട്ട നിയമമാണ്. ഇസ്ലാം വന്നതോടുകൂടി ബാക്കി എല്ലാ മതങ്ങളും മൻസൂഖായി. അപ്പൊ അങ്ങനെ മറ്റു മതങ്ങളിലുള്ള മൻസൂഖത്തായ ദുർബലമാക്കപ്പെട്ട അള്ളാഹു തന്നെ അവതരിപ്പിച്ചതാണെങ്കിൽ കൂടി ദുർബലമാക്കപ്പെട്ട നിയമങ്ങളിലേക്ക് ആരെങ്കിലും വിധി തേടിപ്പോയാൽ അവൻ തന്നെ കാഫിറായി. فَكَيْفَ بِمَنْ تَحَاكَمَ إِلَى الْيَاسَ وَقَدَّمَهَا عَلَيْهِ. അപ്പോൾ പിന്നെ യാസയിലേക്ക്. യാസ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, യസാഖ്, യാസിഖ്, യാസ എന്നൊക്കെ ഇതിൽ പറയലുണ്ട്. അപ്പോൾ പിന്നെ യാസ എന്ന ഭരണകൂടത്തിലേക്ക്, ഭരണഘടനയിലേക്ക്, തർത്താരികളുടെ ഭരണഘടനയിലേക്ക് വിധി തേടിപ്പോയവന്റെ അവസ്ഥ എന്താണ്? അതിനെ അള്ളാഹുവിന്റെ ശരീഅത്തിനേക്കാൾ മുൻഗണന നൽകിയ ആളുടെ അവസ്ഥ എന്താണ്? മൻ ഫഅല ദാലിക കഫറ ബി ഇജ്മാഇൽ മുസ്ലിമീൻ. ആരെങ്കിലും അപ്രകാരം പ്രവർത്തിച്ചാൽ അവൻ കാഫിറായി മുസ്ലിങ്ങളുടെ ഇജ്മാഇന്റെ അടിസ്ഥാനത്തിൽ. നോക്കൂ നിങ്ങൾ, ഇതില് ഇബ്നു കസീർ റഹിമഹുള്ളാഹു തആല അദ്ദേഹം പറഞ്ഞത്, ആരെങ്കിലും മൻസൂഖായ അള്ളാഹു അവതരിപ്പിച്ച വിധിയിലേക്ക് പോയാൽ പോലും അവൻ കാഫിറാണ്. അപ്പൊ പിന്നെ യാസയിലേക്ക് പോയാൽ എന്തായിരിക്കും? അദ്ദേഹം ഒരിക്കലും യാസയും അതേപോലെ തന്നെ മൻസൂഖത്തായ ഷറഉം ഒരേപോലെ താരതമ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുന്ന ഹുക്കുമിന്റെ കാര്യത്തിൽ രണ്ടും ഒന്ന് തന്നെ എന്നാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് മൻസൂഖത്തായ ദുർബലമാക്കപ്പെട്ട നിയമങ്ങളിലേക്ക് ഒരാൾ വിധി തേടിപ്പോയാൽ പോലും കാഫിറാണ്. അപ്പോൾ പിന്നെ യാസയിലേക്ക് വിധി തേടിപ്പോയി കഴിഞ്ഞാൽ കാഫിറാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് രണ്ടും ഒരേപോലെയാണ് വിധിയുടെ കാര്യത്തിൽ, പക്ഷെ ഒന്ന് മറ്റൊന്നിനേക്കാൾ ദുൽമു കൂടുതലാണ്. അത് ശരി തന്നെയാണ്, ഞാൻ അംഗീകരിക്കാത്ത കാര്യമല്ല. ഒന്ന് മറ്റൊന്നിനേക്കാൾ ദുൽമു കൂടുതൽ, ഞാൻ അതിനെ കുറിച്ചൊന്നും സൂചിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ ഇപ്പോൾ അബ്ദുൽ ജബ്ബർ അബ്ദുള്ള അദ്ദേഹം എടുത്തുകൊണ്ടുവന്ന വിഷയമാണ്. ഞാൻ ഒരിക്കലും ഇതിന്റെ ക്രൂരതയെ കുറിച്ചൊന്നും പറയാൻ ഉദ്ദേശിച്ചു, കാരണം അതിന് ഈ വിഷയവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് യാസിഖിനും മറ്റ് ഭരണ വ്യവസ്ഥകൾക്കും ഒരേ ഹുക്കുമാണ് എന്നാണ്. അതായത് ഇവിടെ ഇബ്നു കസീറും പറയുന്നു, മറ്റ് മൻസൂഖത്തായ പിന്നെ ശരീഅത്തിന് വരെ ദുർബലമാക്കപ്പെട്ട, അള്ളാഹു അവതരിപ്പിച്ചതാണെങ്കിൽ കൂടി ദുർബലമാക്കപ്പെട്ട നിയമവ്യവസ്ഥകൾ വരെ കുഫറാണെങ്കിൽ പിന്നെ യാസയും കുഫറാണ്. അപ്പൊ രണ്ടും കുഫറാണെന്നുള്ള കാര്യം അദ്ദേഹവും അംഗീകരിക്കണം. പറയുമ്പോൾ അള്ളാഹു അവതരിപ്പിച്ച ഹുക്കുമാണ്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുണ്ടാക്കിയ, ആൾക്കാർ പറയുന്ന പ്രകാരമാണെങ്കിൽ പ്ലേറ്റോട്ടാണ് ഉണ്ടാക്കിയത്. ഞാൻ എന്റെ മുന്നത്തെ പ്രസംഗത്തെ അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞിരുന്നു, അത് തെറ്റാണ്. പ്ലേറ്റോ ആണ് ഉണ്ടാക്കിയത് എന്നാണ് ആൾക്കാർ പറയുന്നത്. പ്ലേറ്റോ ഉണ്ടാക്കിയ ഒരു നിയമം, അത് പിന്നെ കുഫറാന്ന് പിന്നെ തീരെ മനസ്സിലാക്കേണ്ടില്ല, ഉറപ്പായിട്ടും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പൊ ഇബ്നു കസീർ പോലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യാസ എന്ന ഭരണ വ്യവസ്ഥ അത് കുഫറാണ്. അതേപോലെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അവതരിപ്പിച്ച മൻസൂഖത്തായ ശരീഅത്തുകളും മതനിയമങ്ങളും എന്ന് ഇബ്നു കസീറും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം, അത് പണ്ഡിതന്മാരുടെ ഇബാറത്തുകളുടെ പിൻബലം അൽഹംദുലില്ലാ അതിനുണ്ട് എന്ന് തന്നെയാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അതങ്ങനെയല്ലെങ്കിൽ അദ്ദേഹം അത് തെളിയിക്കാൻ ബാധ്യസ്ഥനാണ്. ഇപ്പൊ ഇതിന് ഉദാഹരണമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ പറഞ്ഞ വാക്ക്, ഞാൻ പറഞ്ഞത് എന്താണ്, യാസിഖും അതുപോലെ മറ്റു പറഞ്ഞ ഒക്കെ കുഫ്രാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ യാസിഖ് അതുപോലെ തന്നെ ഇന്ത്യൻ ജനാധിപത്യം രണ്ടും ഒരേപോലെ ക്രൂരമാണ്, ഒരേപോലത്തെ ക്രൂരതയാണ് അവരുടെ അടുത്തുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ പറയാണ് അബൂ താലിബും അബൂ ലഹബും കാഫിറാണ്. അപ്പൊ ഒരാൾ എഴുന്നിട്ട് എന്താണ് ഈ പറയുന്നത്, അബൂ താലിബ് അബൂ ലഹബ് കാഫിറാന്നോ? അബൂ താലിബ് ആരാണ്? ഇസ്ലാമിന് വേണ്ടി എന്തൊരു ഉപകാരം ചെയ്തിട്ടുണ്ട്. അബൂ ലഹബ് അള്ളാന്റെ റസൂലിനെ ഉപദ്രവിച്ച ആളല്ലേ, രണ്ടാളെ പറ്റി എങ്ങനെ നീ കാഫിർ എന്ന് പറയാ എന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കാനുള്ള അവസ്ഥ? അതേപോലെ തന്നെയാണ് ഈ ചോദ്യം. അബൂ താലിബ് ഇസ്ലാമിനെ സഹായിച്ചിട്ടുണ്ട്, ശരി തന്നെയാണ്. അബൂ ലഹബ് ഇസ്ലാമിനെ ഉപദ്രവിച്ചിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ രണ്ടാൾക്കാർ കാഫിർ തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. രണ്ടാൾക്കാരും കാഫിറാണ്, രണ്ടും കുഫറാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. രണ്ടിന്റെ കാര്യത്തിലും കുഫർ തന്നെ പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് ഞാനും പറഞ്ഞത്, യാസിഖ് കുഫറാണ്, ജനാധിപത്യ സംവിധാനവും കുഫറാണ്, എല്ലാം അത് കുഫറാണ് എന്ന് അദ്ദേഹത്തിന് വാദമുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ വാദമുണ്ട് എനിക്കിപ്പോൾ സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ചില സംസാരങ്ങൾ ജനാധിപത്യത്തെ പുകഴ്ത്തുന്നതായി എനിക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ട്. ഞാൻ ഉറപ്പു പറയുന്നില്ല അദ്ദേഹത്തിന് ആ വാദമുണ്ട് എന്ന്. അദ്ദേഹം തന്നെയാണ് അത് വ്യക്തമാക്കേണ്ടത്, ജനാധിപത്യം കുഫറാണോ അല്ലേ എന്ന കാര്യം അദ്ദേഹം വ്യക്തമായിട്ട് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ജനാധിപത്യം കുഫറാണോ അല്ലേ എന്ന വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു വാക്കുപോലും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എവിടെയും ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം ആ വിഷയം വ്യക്തമാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ശരി, അപ്പൊ ഇത്രയും പറഞ്ഞതിന് എന്ത് മനസ്സിലായി? യാസിഖും അതുപോലെ തന്നെ അനിസ്ലാമിക ഭരണകൂടവും അത് വിധിയുടെ കാര്യത്തിൽ അതിന്റെ രണ്ടിന്റെയും വിധി ഒന്നാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ യാസിഖ് അതേ ക്രൂരത, യാസിഖ് എന്ന ഭരണ വ്യവസ്ഥ ഉണ്ടാക്കിയ ആളുടെ അടുക്കലുള്ള അതേ ക്രൂരത ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയുടെ ആളുകളുടെ അടുക്കൽ ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് തുടക്കത്തിൽ പ്രസംഗം, ഈ പ്രസംഗം വ്യക്തമായി കേൾക്കുന്നതിന് മുൻപ് ഇതൊക്കെ കേട്ടിങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ ഞാൻ വിചാരിച്ചത് ഒരിക്കലും ചിലപ്പോൾ അദ്ദേഹത്തിന് തെറ്റിദ്ധാരണ പറ്റിയായിരിക്കും. അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഈ ആശയത്തിനെ ഒരേപോലെ ഇന്ത്യൻ ഭരണഘടനയുമായി താരതമ്യപ്പെടുത്തി എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അല്ല, എന്ത് പിന്നെ എനിക്ക് മനസ്സിലായി അതിനേക്കാൾ ഗൗരവമാണ് കാര്യം. അദ്ദേഹം തന്നെ സംസാരത്തിനടുക്ക് പറയാണ് ഇസ്ലാമികേതര വ്യവസ്ഥകൾക്ക് ഈ ആശയത്തിന്റെ വിധിയില്ല. അതായത് ഇസ്ലാമികേതര വ്യവസ്ഥ യാസക്കിന്റെ അതേ ഹുക്കുമാണ് ഇസ്ലാമികേതര വ്യവസ്ഥകൾക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇസ്ലാമികേതര വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പെടും? പല വ്യവസ്ഥകളുണ്ട്. ഇവിടെ ഡെമോക്രസി ഉണ്ട്, ക്യാപിറ്റലിസം ഉണ്ട്, സോഷ്യലിസം ഉണ്ട്, കമ്മ്യൂണിസം ഉണ്ട്, ഇതൊക്കെ ഇസ്ലാമികേതര വ്യവസ്ഥകളാണ്. ഇത്തരം വ്യവസ്ഥകൾക്ക് യാസക്കിന്റെ വിധി, യാസക്കിന്റെ വിധി എന്താണ്? കുഫറാണ്. ഇബ്നു കസീർ പറഞ്ഞു, നമുക്ക് നേരത്തെ കേട്ട കാര്യം. അപ്പൊ ആ വിധി അനിസ്ലാമിക വ്യവസ്ഥിതികൾക്ക് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. നിങ്ങൾ കേട്ടു നോക്കൂ, നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാവണമെന്ന് നോക്കിയോക്കൂ.
ഇസ്ലാമികേതര വ്യവസ്ഥിതിക്കൊക്കെ ചെങ്കിസ്ഖാന്റെ യാസക്കിന്റെ വിധിയാണ് എന്ന് പറഞ്ഞാൽ അതിനാൽ ഉണ്ടാകുന്ന ഗൗരവം എന്ത്? അത് ആരാണ് ചെങ്കിസ്ഖാൻ, അയാളുടെ വ്യവസ്ഥിതിയുടെ പ്രത്യേകത എന്ത് എന്ന് പ്രാമാണികരായ പണ്ഡിതർ പറഞ്ഞതും ഇവിടെ വായിക്കുമ്പോൾ ശ്രോതാക്കൾക്ക്
ബോധ്യപ്പെടും. എന്തോ അവിടുന്ന് കട്ടായി പോയി, ശ്രോതാക്കൾക്ക് ബോധ്യപ്പെടുന്നാണ് അദ്ദേഹം പറയുന്നത്. ഏത് പ്രാമാണികരായ പണ്ഡിതന്മാരുടെ ഉദ്ധരണി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ബോധ്യപ്പെടാൻ പോണത്? ഇസ്ലാമിക വ്യവസ്ഥ, ഇസ്ലാമികേതര വ്യവസ്ഥകൾക്കൊന്നും യാസത്തിന്റെ വിധിയില്ല. ഏത് പ്രാമാണികരായ പണ്ഡിതന്മാരുടെ ഇബാർത്ത് വായിച്ചാലേ മനസ്സിലാവുക? ഏതെങ്കിലും ഒരു ഇബാർത്തെങ്കിലും നിങ്ങൾ വായിക്കും, ഒരാളുടെ അദ്ദേഹം പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇസ്ലാമികേതര വ്യവസ്ഥകൾക്കൊക്കെ യാസത്തിന്റെ വിധി ആണ് എന്ന് പറയാൻ പറ്റില്ല. വിധി എന്ന് പറയുന്നതിന് അറബിയിൽ പറയാൻ പറ്റിയ വാക്ക് ഹുക്മുനാണ്. അപ്പൊ ഹുക്മ് എന്ന് പറഞ്ഞാൽ യാസക്കിന്റെ ഹുക്മ് എന്താണ്? അത് കുഫറാണ്. അപ്പൊ ഇസ്ലാമികേതര വ്യവസ്ഥകൾക്കോ ഏ അതിന് കുഫർ എന്ന് പറയാൻ പറ്റൂല, അത് യാസക്കിന്റെ ഹുക്മാണ്, ആ ഹുക്മ് ഇവിടെ പറയാൻ പറ്റൂല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഗൗരവം എനിക്കിപ്പോഴും, അദ്ദേഹം പറയുന്നത് ഇതിന്റെ ഗൗരവം എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്, എനിക്ക് അദ്ദേഹത്തിന്റെ വാക്കിന്റെ ഗൗരവം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താണ് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറഞ്ഞ എത്ര എത്ര ആയത്തുകൾ ഇതിന് തെളിവായി പറയാൻ പറ്റും? ഇസ്ലാമല്ലാത്ത മറ്റേതൊരു വ്യവസ്ഥ, അത് ഏത് വ്യവസ്ഥയാകട്ടെ, ഇസ്ലാമല്ലാത്ത എന്തൊരു വ്യവസ്ഥയാണെങ്കിലും ആ വ്യവസ്ഥ ഒരാൾ കൊണ്ടുനടക്കുന്നത് കുഫറനാണ്. ഇസ്ലാമല്ലാത്ത വ്യവസ്ഥയാണെങ്കിൽ, അതായത് ഒരു ഭരണകൂട വ്യവസ്ഥയാണെങ്കിൽ അത് കുഫറാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. ഈ ആയത്ത് ഏത് വിഷയത്തിലാണ്? ഇസ്ലാമല്ലാത്ത ദീന് എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ കാനൂണുകളും ദീനാണ്. അതിനുള്ള തെളിവ് ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. കാനൂണുകൾ ദീനാണ്, അതായത് രാജ്യത്തുള്ള നിയമങ്ങൾ, ഭരണവ്യവസ്ഥകൾ ദീനാണ് എന്നതിന് തെളിവ് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം ഉദ്ധരിച്ചുകൊണ്ട്. അപ്പോൾ ഇസ്ലാമല്ലാത്ത ദീൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൽ എല്ലാം പൊടി, യഹൂദ നസറാനികൾ മതമായാലും അതുപോലെ തന്നെ അനിസ്ലാമിക വ്യവസ്ഥകളാണെങ്കിലും അതൊന്നും സ്വീകരിക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ വ്യവസ്ഥ മാത്രമേ പറ്റുള്ളൂ. അത് മനുഷ്യനുണ്ടാക്കിയതായാലും പുരോഹിതന്മാരുണ്ടാക്കിയതായാലും ആരുണ്ടാക്കി, എന്തിനധികം ചില പണ്ഡിതന്മാർ മദ്ഹബുകളെ വരെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദീനിനെതിരായി ഒരാൾ മദ്ഹബുകളെ അന്ധമായി പിൻപറ്റുന്നുണ്ടെങ്കിൽ, ഒരു നിലക്കും കിതാബിനെയും സുന്നത്തിനെയും പരിഗണിക്കാതെ വെറും മദ്ഹബുകളെ മാത്രം അംഗീകരിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അവൻ ഇസ്ലാമിനെയല്ല സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ലേ? നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം കൊണ്ടുവരാം. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ദീൻ ഇസ്ലാം മാത്രമാണ്. അതിന്റെ അർത്ഥം എന്താണ്? ബാക്കിയെല്ലാ ഇസ്ലാമല്ലാത്ത മറ്റെന്തു വഴിയുണ്ടോ അതൊക്കെ കുഫറാണ്. ആ വഴികളൊന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം പറയുന്നു ഒരിക്കലും അനിസ്ലാമിക വ്യവസ്ഥകൾക്കൊക്കെ യാസക്കിന്റെ വിധിയാണെന്ന് പറയാൻ പറ്റൂല. യാസക്കിന്റെ വിധിയാണെങ്കിൽ അത് കുഫറാണ്. അനിസ്ലാമിക വ്യവസ്ഥകൾക്ക് ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം പണ്ഡിതന്മാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ധൈര്യമുണ്ടെങ്കിൽ തെളിയിക്കട്ടെ, അദ്ദേഹം പറഞ്ഞതിൽ സത്യസന്ധത ഉണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹം തെളിയിക്കട്ടെ. അദ്ദേഹത്തുള്ള ബഹുമാനം ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത്. പക്ഷെ ഈ സംസാരം ഇത് പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം ഇല്ലാതാവണം. കാരണം എന്താണ്? ഇത് അള്ളാന്റെ കാര്യത്തിൽ അദ്ദേഹം ഈ ജാതി കോട്ടിമാറ്റലുകൾ നടത്തുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുക? അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് അള്ളാഹുവിന്റെ വിധികൾ അല്ലാത്ത വിധികൾ, അള്ളാഹുവിന്റെ വ്യവസ്ഥകൾ അല്ലാത്ത വ്യവസ്ഥകൾ, അതിന് യാശിഖിന്റെ വിധിയില്ലാന്ന് എങ്ങനെയാണ് അദ്ദേഹത്തിന് പറയാൻ പറ്റിയത്? അത് ഏത് പണ്ഡിതനാണ് അത് പറഞ്ഞത്? ഞാൻ നേരത്തെ വായിച്ച ഇബാറത്തുകൾ നിങ്ങൾ കണ്ടില്ലേ? കളിയുടെ കാര്യത്തിൽ പോലും ഇബ്നു തൈമിയ പറയുന്നത് യാശിഖിന്റെ വിധിയാണ്, അതിന് അതിനെ പോലെ തന്നെ. എന്നാൽ അദ്ദേഹം പറയുന്ന അനിസ്ലാമിക വ്യവസ്ഥകൾ, അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ജനാധിപത്യമാണ് എന്ന് അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ സാഹചര്യത്തിൽ മനസ്സിലാവുന്നുണ്ട്. അതുപോലും കുഫറല്ലാന്ന് ലബി എന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? എത്ര ഗൗരവമുള്ള കാര്യം അള്ളാന്റെ അടുക്കൽ നാളെ പരലോകത്ത് പോയി കഴിഞ്ഞാൽ മറുപടി പറയേണ്ട വിഷയങ്ങൾ അതൊക്കെ ആർക്കു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്തിനാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഹക്കിനെ നമ്മൾ വെറുതെ തള്ളിക്കളയുന്നത്? ആരോടുള്ള വിദ്വേഷത്തിന്റെ പേരിലാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ വിധി എന്ന വാക്ക് അല്ലാഹു അലം എനിക്ക് പേടിയുള്ളത് നാളെ പരലോകത്ത് നിങ്ങളുടെ മേലൊരു കള്ള ആരോപണം പറഞ്ഞതിന്റെ പേരിൽ നിൽക്കാതിരിക്കാൻ വേണ്ടി പറയണം, അതല്ലെങ്കിൽ എനിക്കങ്ങനെ പറയാൻ തോന്നുന്നില്ല. അദ്ദേഹം ചിലപ്പോൾ അള്ളാഹു അലം ഒരു ഇസ്ലാമിനെ കുറിച്ച് സാധാ അറിവുള്ള ഒരു മനുഷ്യൻ പറയാൻ സാധ്യതയുള്ള വാക്കല്ല ഇത്. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആ വാക്ക് അറിയാതെ വീണുപോയതായിരിക്കാം എന്ന് അള്ളാഹിനെ പേടിയുള്ളതുകൊണ്ട് ഞാൻ പറയാം. കാരണം നാളെ പരലോകത്ത് എങ്ങാനും ഇദ്ദേഹം ഇത് അറിയാതെ വീണുപോയതാണെങ്കിൽ അതിന്റെ പേരിൽ ഒരു ആരോപണം ഞാൻ നടത്തിയതിന്റെ പേരിൽ നാളെ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്നൊരൊറ്റ പേടിയായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ എങ്ങനെയാണ് മറുപടി പറയുന്നത്. ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ പരലോകത്ത് നാളെ ഒരു ചോദ്യം ചെയ്യലിന് ഈ വിഷയത്തിന്റെ പേരിൽ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്. ഇദ്ദേഹം പറഞ്ഞ വാക്ക് വലിയ അബദ്ധമാണ്. അത് ചിലപ്പോൾ അറിയാതെ പറ്റിയതായിരിക്കും. അറിയാതെ പറ്റിയതാണെങ്കിൽ അള്ളാഹിനെ നിങ്ങൾ ഭയക്കുന്നതിന് നിങ്ങൾ തിരുത്തണം. ഈ പറഞ്ഞ തെറ്റാണ്. ഒരിക്കലും അനിസ്ലാമിക വ്യവസ്ഥകൾക്ക് യാശിഖിന്റെ വിധി ഇല്ലാന്ന് പറയാൻ പറ്റില്ല. യാശിഖിന്റെ വിധി കുഫറാണ്, അതേ വ്യവസ്ഥ തന്നെയാണ് അനിസ്ലാമിക വിധികൾക്കും ഉള്ളത്. അത് അല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കുക ഖുർആന്റെ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ. ശരി, ഇനി അദ്ദേഹം ജനാധിപത്യത്തിന് യാശിഖിന്റെ വിധിയല്ല എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. ഇനി അദ്ദേഹം നമ്മളെ ആക്ഷേപിക്കാണ് യാശിഖും ജനാധിപത്യവും ഒരുപോലെയാണെന്ന് പറയാൻ നമ്മളെ പ്രേരിപ്പിച്ച കാര്യം എന്താണ് എന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കണം. ആ വിശദീകരണം കൂടി കേട്ടാൽ കുറെ കൂടി കാര്യങ്ങൾ ബോധ്യപ്പെടും. അദ്ദേഹം പറയുന്നത് കേൾക്കാം.
അപ്പൊ ജനാധിപത്യത്തിന്റെ ഇതെന്താ? അതിൽ കുറെ പിന്നെ വ്യവസ്ഥിതികളാണ്. ആ വ്യവസ്ഥിതികൾ കുറെ മതങ്ങളിലുള്ള നല്ല കാര്യങ്ങളാണ്, നല്ല നിയമങ്ങളും കാര്യങ്ങളുമാണ്. പല മതങ്ങളിലും ഉള്ള ആശയങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അതാണ് ഈ ആളുകൾ പിന്നെ ജനാധിപത്യ വ്യവസ്ഥിതിയെ യാസക്കിനോട് ഫിയാസാക്കാൻ എന്ത് ചെയ്യണത്, അതിന്റെ ഒരു കാരണമായിട്ട് റിലത്തായിട്ട് പറയുന്നത്.
ശരി, അപ്പൊ അദ്ദേഹം പറയുന്ന വാക്ക് കേട്ടല്ലോ നിങ്ങള്. അദ്ദേഹം പറഞ്ഞ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ അദ്ദേഹം പറഞ്ഞ വളരെ ഗൗരവമുള്ള ഒരു വാക്കിനെ കുറിച്ച് ആദ്യം ഓർമ്മപ്പെടുത്താൻ. അദ്ദേഹം പറഞ്ഞു ജനാധിപത്യത്തിലുള്ളത് എന്താണ്? പല മതങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള കുറെ നല്ല കാര്യങ്ങൾ, കുറെ നല്ല നിയമങ്ങൾ, അതാണ് ജനാധിപത്യത്തിലുള്ളത്. പല മതങ്ങളിൽ നിന്നുള്ള ആശയങ്ങളും അതിൽ വന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. വല്ലാഹി ഞാൻ അത്ഭുതപ്പെടുകയാണ്, ഇതാരുടെ സംസാരമാണ്? ഇവിടെയുള്ള ഇഖ്വാനികൾ അവരിപ്പോ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് ആകെ ചെളി പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ അവർ പോലും ഈ ജാതി വാക്ക് പറയില്ല. ജനാധിപത്യത്തിനെ കുറിച്ച് ഒരു വാക്ക് പോലും അദ്ദേഹം മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തിയാണ് പറയുന്നത് ജനാധിപത്യത്തിലുള്ളത് എന്താണ്? കുറെ നല്ല കാര്യങ്ങളുണ്ട്, കുറെ നല്ല നിയമങ്ങളുണ്ട്, പല മതങ്ങളുള്ള ആശയങ്ങളും വലിയ നല്ല കാര്യം പോലെ പറയുന്നത്. എന്താണ് നിങ്ങൾ പറഞ്ഞതിന്റെ ഗൗരവം എന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ പ്രായം ചെറുതാണ് എന്നതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾ മറക്കാൻ പാടില്ല. ആരാണ് ഈ പറയുന്നത്? സൗദി പോലുള്ള രാജ്യത്ത് കിതാബുകളുടെ ഇടയിൽ ജീവിക്കുന്ന മഷായിഖന്മാർക്കിടയിൽ ജീവിക്കുന്ന ഒരു വലിയ പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ട ഒരാളാണ് ഈ പറയുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പറയാൻ സാധിക്കുക? ജനാധിപത്യത്തെ കുറിച്ച് ഒരു വാക്ക് പോലും അദ്ദേഹം മോശമായി പറഞ്ഞിട്ടില്ല. ഒരൊറ്റ വാക്ക് പോലും എന്റെ ഓർമ്മയിലില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരും. എവിടെ അദ്ദേഹം ജനാധിപത്യത്തെ എന്തെങ്കിലും ഒരു മോശമാക്കി പറഞ്ഞിട്ടുണ്ടോ? ഒരു മുറിവ് പോലും തട്ടാതെ അദ്ദേഹം ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നിട്ട് അതൊക്കെ ചെയ്തതിന്റെ പുറമെ പിന്നെ അതിന് കുറെ മദഹും. എങ്ങനെയാണ് ഒരു മുസ്ലിമിന് കുഫറിന്റെ തത്വശാസ്ത്രത്തെ പുകഴ്ത്തുന്ന ഈ ഒരു വാക്ക് പറയാൻ സാധിക്കുക? ചില ആളുകൾ ചോദിച്ചേക്കാം, അദ്ദേഹം ചിലപ്പോൾ പറയുന്നത് ജനാധിപത്യത്തിൽ ഇസ്ലാമിനോട് യോജിക്കുന്ന കുറെ നിയമങ്ങൾ ഉണ്ടല്ലോ, അദ്ദേഹം അതിനെയാണ് ഉദ്ദേശിച്ചതെങ്കിലോ എന്ന് ചില ആളുകൾ പറഞ്ഞേക്കാം. ശരി, നമുക്ക് സമ്മതിക്കാം. എന്നാൽ ഒരു വാക്കിൽ പോലും ജനാധിപത്യ സംവിധാനത്തിൽ നിലനിൽക്കുന്ന അപകടത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കാത്തത് എന്തുകൊണ്ട്? ആരാണ് ഈ പഠിക്കുന്നത്? ആരാണ് ഈ പഠിക്കുന്നത്? ചിലപ്പോൾ ഇസ്ലാമിനോട് യോജിക്കുന്ന കുറെ നിയമങ്ങൾ ഉണ്ടല്ലോ ഇതിൽ എന്ന അർത്ഥത്തിലായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം പറയുന്നത്. ചിലപ്പോൾ അദ്ദേഹം ജനാധിപത്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവാൻ സാധ്യതയില്ല, അള്ളാഹു അഅലം. അങ്ങനെ അദ്ദേഹം മനസ്സിലായിട്ടില്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കാതിരിക്കണം വേണ്ടത്. എന്തായാലും അദ്ദേഹം സംസാരിച്ച സ്ഥിതിക്ക് നമ്മൾ പറയണം ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിനോട് യോജിക്കുന്ന ചില നിയമങ്ങൾ അതിലുണ്ട് എന്നതുകൊണ്ടാണ് ഇനി അദ്ദേഹം പറഞ്ഞതെങ്കിൽ ശരി. എങ്കിൽ ഒരു വാക്കെങ്കിലും ഈ ജനാധിപത്യ സംവിധാനത്തിൽ നിലനിൽക്കുന്ന അപകടങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു വാക്കെങ്കിലും അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നമ്മൾ നമ്മുടെ ഖുത്ബയിൽ ജനാധിപത്യ സംവിധാനം അതിന്റെ അപകടങ്ങൾ എന്താണെന്ന് വിശദമായി പറഞ്ഞിട്ടുണ്ട്. മൂന്നോളം കാരണങ്ങൾ പ്രസംഗത്തിലെ ഖുത്ബയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങൾ പിന്നീട് ദർസുകൾ അവിടെയും ഇവിടെയായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രത്യേകിച്ച് ഒരു തർത്തീവില്ലാതെ പലയിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ എതിർക്ക്, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ശരിയല്ല എന്ന് പറയും. എത്ര പണ്ട് നമ്മൾ ഡെമോക്രസിയുടെ അപകടങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള ലേഖനങ്ങളും പുസ്തകങ്ങളും പ്രസംഗങ്ങളും നടത്തിയിട്ടുണ്ട് എത്ര എത്ര പണ്ഡിതന്മാരെ. അതൊക്കെ പറയാനിരിക്കുകയാണെങ്കിൽ അതിന് മാത്രമായിട്ട് ദർശ് വെക്കേണ്ടിയിരുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇതിൽ നല്ല കാര്യങ്ങൾ ജനാധിപത്യത്തിൽ എന്താ ഉള്ളത്, അതിൽ കുറെ നല്ല കാര്യമുണ്ട്, കുറെ നല്ല നിയമമുണ്ട്. വല്ലാഹി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എതിര് പറഞ്ഞ ഒരാളടുത്ത് ഈ ജാതി അബദ്ധം കാണുമ്പോ അല്ലെ, മനുഷ്യൻ എന്നുള്ളവർക്ക് ചിലപ്പോ ഒരു ഒരു മാനസികമായ സന്തോഷം ഉണ്ടാവും. ചിലപ്പോ ഓ എന്റെ എനിക്ക് ഒരാളെ തല്ലാനുള്ള വടി കിട്ടിയല്ലോ എന്നുള്ള തോന്നലുണ്ടാവും. സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോ എനിക്ക് വളരെ വിഷമമാണ് തോന്നിയത്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഈ ജാതി വർത്തന പറയാൻ പറ്റുക? ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കുന്ന, ദീനിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇത്തരം വാക്കുകൾ പറയാൻ സാധിക്കുക? ഒരു വാക്ക് പോലും ജനാധിപത്യത്തെ എതിർക്കാത്ത ആളാണ് ഈ പറയുന്നത്. അതിൽ കുറെ നല്ല കാര്യങ്ങളുണ്ട്, കുറെ നല്ല നിയമങ്ങളുണ്ട്, അതിൽ പല മതത്തിലുള്ള ആശയങ്ങൾ വന്നിട്ടുണ്ട്. ആർക്കു വേണ്ടിയാണ് ഈ മത? ശരി, ഒരാൾ പറയണ യഹൂദ മതത്തിലും കുറെ നല്ല നിയമങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതിനെ എതിർക്കേണ്ട രൂപത്തിൽ എതിർക്കാതെ ബിദഅത്തിനെ കുറിച്ച് പോലും പണ്ഡിതന്മാർ പറഞ്ഞ ബിദഅത്തിന്റെ ആളുകളെ കുറിച്ച് പോലും അവരുടെ അടുക്കലുള്ള നന്മകൾ അവരുടെ തിന്മകൾ പറയുന്ന സമയത്ത് പറയേണ്ടതില്ല എന്നാണ്. മിക്ക സമയത്തും മുവാസനത്തിന്റെ ആവശ്യമില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ബിദഅത്തിന്റെ ആൾക്കാർ, മുസ്ലിമീങ്ങളായ ആൾക്കാർ അവരുടെ അടുത്തുള്ള ബിദഅത്ത് പറയുമ്പോൾ ഉദാഹരണത്തിന് കാന്തപുരത്തിനെ പറ്റി പറയുമ്പോൾ കാന്തപുരം അയാൾ തനി കുഫറിന്റെ ആളാണ് എന്ന് പറയുന്നതിനൊപ്പം അയാൾക്ക് കുറെ എത്തീംഖാനൊക്കെ ഉണ്ട്, അയാൾ കുറെ സേവനങ്ങൾ ചെയ്യുന്ന ആളാണ് എന്ന് പറയേണ്ടതില്ല. അയാളുടെ നന്മ ആ സമയത്ത് പറയേണ്ടതില്ല എന്ന്. അയാള് പടു കാഫിറായ മനുഷ്യനാണ് കാന്തപുരം. അയാളുടെ കാര്യമല്ല, മുസ്ലിമീങ്ങളായ ബിദഅത്തിന്റെ ആൾക്കാരാണെങ്കിൽ പോലും ഉദാഹരണത്തിന് പച്ച ഇഖ്വാനിയായ ഒരു മനുഷ്യൻ അയാളെ പറ്റി ഒരാള് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ, അയാളുടെ ബിദഅത്ത് വിശദീകരിക്കുന്നതിൻ്റെ ഇടയിൽ അയാളുടെ അടുക്കള നന്മ പറയേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. മുസ്ലിമീങ്ങളായ ആൾക്കാരുടെ വിഷയമാണ് ഈ പറയുന്നത്. ഇത് കുഫറായ ഒരു ജനാധിപത്യ വ്യവസ്ഥയെ കുറിച്ച് സംസാരിക്കുന്ന സന്ദർഭത്തിൽ അതിനെപ്പറ്റി ഒരു തിന്മയും അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്നാലാകട്ടെ, അദ്ദേഹം അതിനെ പുകഴ്ത്താനും തയ്യാറാവണം. എന്തൊരു അപകടകരമാണ് ഈ അവസ്ഥ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവർ എന്ത് വലിയ ദാവത്താണ് നടത്തുന്നതെങ്കിലും സഹോദരൻ അള്ളാഹുന്റെ പരലോകത്ത് നാളെ പോയി മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഈ ജാതി കാര്യങ്ങളൊക്കെ ന്യായീകരിച്ചാൽ ചിലപ്പോൾ കാലാകാലം നരകത്തിൽ കിടക്കേണ്ട അവസ്ഥ നമുക്കുണ്ടാവും. ഒരിക്കലും കുഫറിനെ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥ നമുക്കുണ്ടാവും. നമ്മൾ ആരെയും സപ്പോർട്ട് ചെയ്യാൻ പോണത്? നമ്മൾ ആർക്കു വേണ്ടിയിട്ടാണ് ഈ കണ്ട ദാവത്തും ഈ കണ്ട പണിയൊക്കെ നടത്തുന്നത്? ഈ കണ്ട പോസ്റ്ററൊക്കെ ഒട്ടിക്കുന്ന ആർക്കു വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ. ഈ ജാതി ദുൽമ, ഈ ജാതി എന്താ പറയാ, കുഫറിന്റെ വാദങ്ങൾ, ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ പരലോകത്ത് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഇതൊന്നും ഒരിക്കലും നമ്മൾ സംഘടനാപരമായ പക്ഷപാതിത്വത്തിന്റെ പേരിൽ മനസ്സിലാക്കേണ്ട കാര്യമല്ല. ഞാൻ ഒരിക്കലും സംഘടനാപരമായ എന്തെങ്കിലും വെറുപ്പിന്റെ പേരിലോ വിദ്വേഷത്തിന്റെ പേരിലോ അല്ല സംസാരിച്ചത്. സത്യം പറഞ്ഞാൽ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിച്ച സമയത്ത് നിങ്ങൾ അതിന് മറുപടി പറയും, അതായത് ഈ വിശുദ്ധവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകൾ അതിന് മറുപടി പറഞ്ഞ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചത് ചിലപ്പോ കെ എൻഎംമാരോ അതല്ല ജമാഅത്ത് ഇസ്ലാമിക്കാരോ ചിലപ്പോ ലീഗുകാരോ ഒക്കെ മറുപടി അറിയില്ല. ഞാൻ ഒരിക്കലും നിങ്ങൾ മറുപടി അറിയുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ രസകരമായ കാര്യം ബാക്കിയുള്ളവരൊക്കെ മിണ്ടാതിരുന്നപ്പോൾ നിങ്ങളാണ് ചാടിക്കയറി മറുപടി പറഞ്ഞത്. ആർക്കു വേണ്ടിയിട്ടാണ് ഈ വാശി? എന്തിനു വേണ്ടിയിട്ടാണ്? ചില ആളുകൾ മെസ്സേജ് ആക്കുമ്പോഴൊക്കെ ദേഷ്യം ഇങ്ങനെ കാണിച്ചിട്ട് എന്തിനാണ് ദേഷ്യം? അള്ളാഹുന്റെ ദീനു വേണ്ടിയിട്ടല്ലേ? എന്തിനാ നമ്മൾ ഇങ്ങനെ കിടന്ന് ചൂടാവുന്നത്? ആർക്കു വേണ്ടിയിട്ടാണ്? അപ്പൊ അതുകൊണ്ട് സഹോദര, എനിക്ക് ജബ്ബാർ അബ്ദുള്ളയോട് ആത്മാർത്ഥതയുള്ള ആളുകളുണ്ടെങ്കിൽ അദ്ദേഹം എന്റെ പ്രസംഗം മുഴുവൻ കേട്ടിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഈ ഭാഗത്തെ കേൾക്കണം. കാരണം ജനാധിപത്യത്തെ ഒരു കുറ്റം പോലും പറയാതെ അതിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഈ വാക്കുകൾ ഒരു മുസ്ലിം സഹിച്ച് നിൽക്കാൻ പറ്റുന്ന വാക്കുകളല്ല, വളരെ ഗൗരവമുള്ള വാക്കുകളാണ്. അള്ളാഹുവിനെ ഭയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്യമായി പിൻവലിക്കേണ്ട വാക്കാണ്. ഒരിക്കലും ഈ വാക്ക് നിങ്ങളുടെ മീസാനിൽ നന്മയുടെ പക്ഷത്തുണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇത് വലിയ വാക്കായിട്ടാണ് അള്ളാഹുവിന്റെ അടുക്കൽ ചിലപ്പോൾ പരിഗണിക്കപ്പെടുക. ഇന്നൽ ആബിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്നൽ ആബിദ ലാ യതകല്ലമു ബിൽ കലിമ മാ യതബയ്യനു ഫീഹാ يزل بها في النار أبعد مما بين المشرق. ഒരു മനുഷ്യൻ ചിലപ്പോൾ ഒരു വാക്ക് പറഞ്ഞേക്കാം, ചിലപ്പോൾ അയാൾ അതിന് ഗൗരവം കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ അള്ളാഹു ചിലപ്പോൾ ആ ഒരൊറ്റ വാക്ക് കൊണ്ട് കിഴക്കും പടിഞ്ഞാറും ഉള്ളതിനേക്കാൾ ദൂരത്തിലേക്ക് അയാളെ ചിലപ്പോൾ നരകത്തിന്റെ ആഴത്തട്ടിലേക്ക് വലിച്ചെറിഞ്ഞേക്കാം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം വാക്കുകൾ വളരെ ഗൗരവമുള്ളതാണ്. ആർക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടാണെങ്കിലും, ആരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ ജാതി കുഫറൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ ജാതി പിന്നെ മുസ്ലിമിന് അനുവാദമില്ലാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ശരി, അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. ആ വാക്കൊന്നുകൂടി നിങ്ങൾ കേൾക്കുക. വിഷയം ഈ പറഞ്ഞ ഓഡിയോ ഞാൻ ഇടാൻ വേറെ കാരണമുണ്ട്. അതിൽ അദ്ദേഹം നമ്മൾ എന്തുകൊണ്ടാണ് ജനാധിപത്യത്തെ കുഫറായി വിശേഷിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ശരി, അത് കേൾക്കാം.
അപ്പൊ ജനാധിപത്യത്തിന്റെ ഇതെന്താ? അതിൽ കുറെ പിന്നെ വ്യവസ്ഥിതികളാണ്. ആ വ്യവസ്ഥിതികൾ കുറെ മതങ്ങളിലുള്ള നല്ല കാര്യങ്ങളാണ്, നല്ല നിയമങ്ങളും കാര്യങ്ങളുമാണ്. പല മതങ്ങളിലും ഉള്ള ആശയങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അതാണ് ഈ ആളുകൾ പിന്നെ ജനാധിപത്യ വ്യവസ്ഥിതിയെ ഖിയാസിനോട് ഖിയാസാക്കാൻ എന്ത് ചെയ്യണത്, അതിന്റെ ഒരു കാരണമായിട്ട് ഇല്ലത്തായിട്ട് പറയുന്നത്.
ഞാനും വിചാരിക്കേണ്ട, അദ്ദേഹം അവസാനം പറയുന്നുണ്ട് ഈ ആളുകൾ ഇതാണ് കാരണമായി പറയുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്ക് അദ്ദേഹം പറയുന്നത് ഈ ഈ കാരണമാണ് ആളുകൾ. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ജനാധിപത്യത്തിൽ കുറെ നല്ല നിയമങ്ങളുണ്ടെന്ന്. ഞാൻ ഒരിക്കലും ആ ജാതി വാർത്താനം പറഞ്ഞിട്ടില്ല. ജനാധിപത്യത്തെ അങ്ങേറ്റ് ആക്ഷേപിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ വാക്കല്ല അത്, ഇനി ആരും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. എന്റെ വാക്ക് അദ്ദേഹം ഉദ്ധരിച്ചതല്ല, അത് അദ്ദേഹത്തിന്റെ വാക്കാണ്. നല്ല കാര്യങ്ങളുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, അത് അദ്ദേഹം പറഞ്ഞ വാക്കാണ്. അപ്പൊ ഇനി ആ കാര്യം തെറ്റിദ്ധരിപ്പിക്കാൻ ആരും ഉദ്ദേശിക്കരുത്. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം വ്യക്തമാണ്. ശരി, ഇനി അദ്ദേഹം പറഞ്ഞ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. അദ്ദേഹം പറഞ്ഞു ജനാധിപത്യത്തിൽ മറ്റു പല മതങ്ങളിലുമുള്ള അനേകം നിയമങ്ങളുണ്ട്, പല നല്ല നിയമങ്ങളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്കറിയില്ല അതിനെ കുറിച്ച്. എന്തായാലും ആ നല്ല നിയമങ്ങൾ ഏതാണ് എന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കട്ടെ. ഇസ്ലാമിനോട് യോജിച്ച ചില നിയമങ്ങൾ അതിലുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിന്റെ നന്മയല്ല, അത് ഇസ്ലാമിന്റെ നന്മയാണ്. അതൊരിക്കലും ജനാധിപത്യത്തിന്റെ നന്മയായിട്ട് വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഒരു പാലിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു വെള്ളത്തിന്റെ ഉള്ളിൽ മുക്കാ പങ്കും വിഷമാണ്. കുറച്ച് വെള്ളം, നല്ല ശുദ്ധിയായ വെള്ളം അതിൻ്റെ ഉള്ളിൽ ഇടയിൽ കലർന്നു കിടക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നല്ല ശുദ്ധിയായ വെള്ളമാണ് എന്നൊരാളും പറയില്ല, അത് വിഷമാണ് എന്ന് പറയുള്ളൂ. അതേപോലെ തന്നെയാണ് ജനാധിപത്യം എന്നതാകട്ടെ ബുൽമും കുഫറും നിഷേധവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭരണവ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയുടെ ഉള്ളിൽ എന്തെങ്കിലും കുറച്ച് നന്മകൾ അവിടെ ഇവിടെയും ഒറ്റയും തെറ്റായിട്ടുണ്ടെങ്കിൽ അത് ആ നിയമത്തിന്റെ നന്മയല്ല, അത് ഇസ്ലാമിന്റെ നന്മയാണ്. അത് ഇസ്ലാമിലേക്ക് മാത്രമേ ചേർക്കപ്പെടേണ്ടതുള്ളൂ, അതല്ലാതെ ജനാധിപത്യത്തിലേക്ക് ചേർക്കപ്പെടേണ്ടതില്ല. ശരി, ഇനി അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ജനാധിപത്യ സംവിധാനം എന്നത് കുഫറാകാനുള്ള കാരണമായി ഇല്ലത്തായി, ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ കാരണം, സുൽഫിഖിലൊക്കെ പറയുന്ന വാക്കാണ് ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ കാരണം. അതിനുള്ള ഇല്ലത്തായി ഞാൻ പറഞ്ഞിട്ടുള്ളത് ജനാധിപത്യത്തിൽ കുറെ നിയമങ്ങളുണ്ട്, അത് പലരും കൊടുത്ത നിയമങ്ങളാണ്. രാഷ്ട്രത്തിലും കുറെ നിയമങ്ങളുണ്ട്. അപ്പോ ഈ നിയമങ്ങളൊക്കെ പിന്നെ ഉണ്ട് എന്നതുകൊണ്ട് പല വ്യവസ്ഥകൾ ഖുർആൻ ഹദീസിനും പിന്നെ അവലംബമാക്കാതെ ഉണ്ടാക്കിയ കുറെ നിയമങ്ങൾ അതിലുണ്ട് എന്നതുകൊണ്ടാണ് പിന്നെ യാസിഖും അതുപോലെ തന്നെ മറ്റു ഭരണവ്യവസ്ഥകളും കുഫറാണ് എന്ന് പറയാനുള്ള കാരണം. ശരി, അത് അദ്ദേഹം തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ആ പറയാൻ അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ മനസ്സിലാവുന്നത്. അതായത് പിന്നെ അങ്ങനെ യാസക്കിൽ കുറെ വ്യവസ്ഥകളുണ്ട്, ജനാധിപത്യത്തിലും കുറെ വ്യവസ്ഥകളുണ്ട്, അതുകൊണ്ട് ഒരിക്കലും അതൊരിക്കലും ഇതിന്റെ ഇല്ലത്തല്ല, അതായത് കാരണമല്ല. യാസക്ക് കുഫറാവാനുള്ള ഇല്ലത്ത് കാരണം അതിൽ കുറെ മനുഷ്യനിർമ്മിത വ്യവസ്ഥകളുണ്ട് എന്നതാണ്. ആ ഇല്ലത്ത് ജനാധിപത്യത്തിലുണ്ട് എന്നതുകൊണ്ട് അത് കുഫറാണ് എന്ന് ഞങ്ങൾ പറയുന്നു. അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരി, എന്താണ് ഈ ഇല്ലത്ത് ഫാസിദ എന്ന് പറയാനുള്ള കാരണം? അല്ലെ, ഉസൂൽ ഫിഖ്ഹിന്റെ കാര്യത്തിൽ വളരെയധികം അറിവുള്ള ആളാണ് നിങ്ങളിലാണ് ഞാൻ പലരിലും കേട്ടിട്ടുള്ളത്. ശരി, ഈ ഇല്ലത്ത് ഫാസിദത്ത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഈ ഇല്ലത്തിന്റെ കുഴപ്പം എന്താണ്? ഈ ഇല്ലത്താണ് അനിസ്ലാമിക ഭരണ വ്യവസ്ഥകൾ തെറ്റാണ് എന്ന് പറയാനുള്ള അടിസ്ഥാനപരമായ കാരണം ഈ ഇല്ലത്ത് തന്നെയാണ്. അള്ളാഹുന്റെ കിതാബെന്ന് റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലാതെ മനുഷ്യന്മാർക്ക് നിയമം ഉണ്ടാക്കാനും അതല്ല. അത് ആരുണ്ടാക്കിയാലും നിയമം കുഫറാണ്. അത് ജംഗിസ്ഖാൻ ഉണ്ടാക്കിയാലും എത്ര വലിയ മനുഷ്യന്മാരുണ്ടാക്കിയാലും എത്ര വലിയ ആളുണ്ടാക്കിയാലും അത് കുഫറാണ്. അതന്നെയാണ് ഇല്ലത്ത്. ഈ ഇല്ലത്ത് യാസക്കലുണ്ട്, ജനാധിപത്യത്തിലുണ്ട്, മറ്റെല്ലാ നിയമങ്ങളും. ഉദാഹരണത്തിൽ അക്ബറിന്റെ ദീന ഇലാഹി, അക്ബർ ഇപ്പൊ എന്തായാലും ചെങ്കിസ്ഖാനെ പോലെ ക്രൂരനൊന്നല്ലായിരുന്നു. അക്ബറിന്റെ ദീന ഇലാഹിയുടെ അവസ്ഥ എന്തായിരുന്നു? പേര് ദീന ഇലാഹിനാണ്, ഇലാഹിന്റെ ദീനാണ്. അതും പല മതങ്ങളിലും കടംകൊണ്ടാണ്. രജപുത്ര സ്ത്രീകളെ കല്യാണം കഴിക്കാൻ വേണ്ടി അയാൾ ഉണ്ടാക്കിയ ദീനാണ് അത്. എന്താ അതിന്റെ ഹുക്കുമ്? അത് കുഫറല്ലേ? അതിന്റെ ഹുക്കുമ് കുഫറാണ്, അതിന്റെ ഹുക്കുമ് കുഫറാണ്. ഇസ്ലാമികമായിട്ട് അത് പാടില്ല എന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിച്ച ഇജ്മാഉള്ള കാര്യമാണ്. പല മതങ്ങളിൽ നിന്നും കടം കൊണ്ട വിഷയമാണ് അത് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോ അക്ബറിന്റെ ദീന ഇലാഹി കുഫ്റ എന്നുള്ള കാര്യം നിങ്ങളും ചിലപ്പോൾ സമ്മതിക്കുന്നതായിരിക്കും. എന്താ അതിലും ഇതിലൊക്കെ ഒരേപോലെ കാണാൻ പറ്റുന്ന കാര്യം? എല്ലാം ഓരോരുത്തരും ഓരോരുത്തരും ഹവ അനുസരിച്ച് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഈ ഇല്ലത്താണ് യാസക്കിലും മറ്റെല്ലാ മത നിയമങ്ങളും ഒരേപോലെ കാണുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും ഇല്ലത്ത് എന്നത് സ്ഥിരപ്പെടുക എങ്ങനെയാണ്. നസ് കൊണ്ട് സ്ഥിരപ്പെടും, പ്രമാണം കൊണ്ട് സ്ഥിരപ്പെടും, ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെടും, റഅയ് കൊണ്ട് അതായത് ഖിയാസ് കൊണ്ട് സ്ഥിരപ്പെടും. നസ് കൊണ്ട് സ്ഥിര, ഇത് മൂന്നുകൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം ഏത്? ഇതാണ് അനിസ്ലാമിക ഭരണ വ്യവസ്ഥകൾ കുഫ്റാണ് എന്നതിനുള്ള തെളിവ്, അല്ലെങ്കിൽ അനിസ്ലാമിക ഭരണ വ്യവസ്ഥകൾ കുഫ്റാണ് എന്നതിനുള്ള ഇല്ലത്ത് കാരണം അത് അള്ളാഹുവിൻ്റെതല്ലാത്ത വിധി കൊണ്ടാണ് എന്നതാണ് ആ കാരണം എന്നത് ഖുർആനോണ്ടും സുന്നത്തോണ്ടും ഇജ്മാ കൊണ്ടും ഖിയാസ് കൊണ്ടും ഒക്കെ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഖുർആനിൽ എന്താ എത്രയോ ആയത്തുകളുണ്ട്. അതിൽ ഉദാഹരണമാണ് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, ഹുക്മു അള്ളാഹ്ക്ക് മാത്രമാണ് വിധി പറയാനുള്ള അവകാശം. അത് ചെങ്കിസ്ഖാനും ഇല്ല, ആർക്കും ഇല്ല, ഡെമോക്രസിയിലുള്ള ആൾക്കാർക്കോ ഒന്നിനും ആർക്കും ഇല്ല, അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അത് തെളിവാണ്. അതുപോലെ തന്നെ ഇജ്മാ തെളിവാണ്. ഈ വിഷയത്തിലുള്ള അനേകം കാര്യങ്ങൾ ഞാൻ ഇബാറത്ത് മുഴുവനെ വായിക്കില്ല, കാരണം ധാരാളം ഇബാറത്തുണ്ട്. ഈ വിഷയത്തിൽ പല കാര്യങ്ങളും സംസാരിച്ച ശേഷം നവാഖിദുൽ ഇസ്ലാം എന്നുള്ള മറ്റേ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബിന് താലിഖ് ചെയ്തുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഫഹുവ കാഫിറും ബിജ്മാഇ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ഇജ്മാ കൊണ്ട് ഇയാൾ കാഫിറാണ്. അതായത് ഈ ജാതി പരിപാടി നടത്തിയാണ്. അതിൽ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന ചർച്ചകളിൽ പല വിഷയങ്ങളും അതിൽ വന്നിട്ടുണ്ട്. അപ്പോ പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഈ പറഞ്ഞ ഈ ഇല്ലത്ത് അത് സ്ഥിരപ്പെട്ട ഇല്ലത്താണ്, അത് അല്ല എന്നുള്ളതിന് നിങ്ങൾ ഒരു തെളിവ് പറഞ്ഞിട്ടില്ല. ആകെ നിങ്ങൾ അതിലെ കാരണമായിട്ട് പറഞ്ഞത് ചെങ്കിസ്ഖാൻ വളരെ വലിയ ക്രൂരനായിരുന്നു. അപ്പൊ അത്രയും ക്രൂരനായ ചെങ്കിസ്ഖാൻ അയാൾ ഉണ്ടാക്കിയ നിയമമായതുകൊണ്ടാണ് ഇബ്നു കസീർ അത് കൊണ്ടുവന്നത്. അത് നിങ്ങൾ എവിടെ നിന്നാണ് കിട്ടിയത്? അത് എവിടെ? ഇബ്നു കസീർ അങ്ങനെ വാക്കി പറഞ്ഞിട്ടില്ല. ചെങ്കിസ്ഖാൻ അത്രയും ക്രൂരനായ അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇബ്നു കസീർ അങ്ങനെ പറഞ്ഞിട്ടില്ല. എവിടെയാണ് അത് ഇബ്നു കസീർ പറഞ്ഞത്? അത് നിങ്ങൾ തന്നെ കൊണ്ടുവരാം. അതൊരിക്കലും ഇബ്നു കസീറിന്റെ ഇബാറത്തിൽ എവിടെയാണെന്നൊരു സൂചന ഇല്ല. അത് നിങ്ങളുടേതായ കണ്ടുപിടുത്തമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ അദ്ദേഹം സംസാരത്തിന്റെ ഇടയ്ക്ക് അദ്ദേഹം വ്യക്തമായി പറഞ്ഞ കാര്യം എന്നുള്ളത് ഇതൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ സംസാരത്തെ മനസ്സിലാക്കാൻ, കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം വ്യക്ത ഈ വിഷയം സംസാരിച്ചിട്ടില്ല. ഈ പ്രസംഗത്തിൽ എവിടെ അദ്ദേഹം ഈ വിഷയം തഹ്രീർ നടത്തി സംസാരിക്കുന്നില്ല. പിന്നെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഇടയ്ക്കുള്ള സൂചനകളിലാണ് പല കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് അങ്ങനെയല്ലെങ്കിൽ അദ്ദേഹം വ്യക്തമാക്കട്ടെ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അദ്ദേഹം വ്യക്തമാക്കിയാൽ പ്രശ്നം കഴിഞ്ഞു, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വാശിയൊന്നുമില്ല. അദ്ദേഹം സംസാരത്തിനിടക്ക് പറയുന്നുണ്ട്, ഇബ്നു കസീറിന്റെ ഉദ്ധരണി വായിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നത് നിങ്ങളെന്ന് കേൾക്ക്, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം.
കൊണ്ടടുക്കുകയും ചെയ്തു. അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ല എന്തിനാണ് അള്ളാഹുവിന്റെ കിതാബിനേക്കാൾ അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനേക്കാൾ നിയമവ്യവസ്ഥകൾക്ക് മുൻഗണന നൽകുകയും ഇസ്ലാമിക ഭരണവ്യവസ്ഥ നിലവിലുള്ള സ്ഥലങ്ങളിൽ അത്തരം വ്യവസ്ഥകൾക്ക് പ്രാമുഖ്യം കൽപ്പിക്കുകയും അത് മാറ്റി പിന്നെ തങ്ങളുടെ നിയമവ്യവസ്ഥകളെ പുനഃസ്ഥാപിക്കുവാൻ പണിയെടുക്കുകയും ചെയ്തവർക്ക് ചെങ്കിസ്ഖാന്റെ ചരിത്രം ഉദ്ധരിച്ചത്?
നോക്കൂ, നിങ്ങൾ രണ്ടു കാര്യം അദ്ദേഹം പറഞ്ഞു. ഇബ്നു കസീർ എന്തിനാണ് ചെങ്കിസ് ഖാന്റെ ചരിത്രം ഉദ്ധരിച്ചത്? എന്തിനു വേണ്ടിയിട്ട് ഉദ്ധരിച്ചത്? ഇബ്നു കസീർ ചെങ്കിസ് ഖാന്റെ ചരിത്രം എന്തിനാണ് ഉദ്ധരിച്ചത്? എന്നിട്ട് അദ്ദേഹം തന്നെ പറയാണ്, അദ്ദേഹത്തിന്റെ വാക്കിന്റെ ഇടയിൽ അദ്ദേഹം പറയാണ്, ഒന്ന്, ഇസ്ലാമിനേക്കാൾ നല്ലത് എന്ന വിശ്വാസത്തിൽ ഇസ്ലാമികേതര വിശ്വാസങ്ങളെ പരിഗണിക്കുന്ന ആളുകൾ അവർക്ക് മറുപടി ആയിക്കൊണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് അദ്ദേഹം വാക്കിന്റെ ഇടയിൽ പറഞ്ഞൊരു ഒരു കാര്യമാണ്, ഇസ്ലാമിക രാജ്യത്ത് നിന്ന് അത് നീക്കി തങ്ങളുടേതായ ഭരണവ്യവസ്ഥ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർക്കെതിരായി. ഇതെവിടുന്ന കിട്ടിയത്? ഇസ്ലാമിക രാജ്യത്ത് അനിസ്ലാമിക ഭരണകൂടം കൊണ്ടുവരാൻ ശ്രമിക്കുന്നവനെതിരെ മാത്രമാണ് ഇബ്നു കസീർ ഈ സംസാരിച്ചത്. അതല്ലെങ്കിൽ ഇസ്ലാമിനേക്കാൾ നല്ലത് എന്ന വിശ്വാസത്തിലാകുമ്പോൾ മാത്രമാണ് ഇബ്നു കസീറിന്റെ സംസാരം ഇവിടെ അദ്ദേഹം അവരെ ഉദ്ദേശിച്ചു മാത്രമാണ് പറഞ്ഞത് എന്നത് ഇബ്നു കസീറിന്റെ വാക്കിൽ എവിടെയും കാണാൻ പറ്റില്ല. അത് അദ്ദേഹത്തിന്റെ ഊഹം മാത്രമാണ്, അദ്ദേഹം സ്വന്തം പറയണത്. അത് എവിടെ ഇബ്നു കസീറിന്റെ വാക്കിലില്ല. ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിനേക്കാൾ നല്ലത് എന്ന വിശ്വാസത്തിലാകുമ്പോൾ കുഫറാണ്. ഇസ്ലാമിനേക്കാൾ നല്ലത് എന്ന വിശ്വാസത്തിൽ മറ്റേതെങ്കിലും ഭരണഘടനയെ ആരെങ്കിലും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് കുഫറാണ്. ശരിയാണ്, ആ പറഞ്ഞേ ശരിയാണ്. പക്ഷെ ഇബ്നു കസീർ അത് അവിടെ പറഞ്ഞിട്ടില്ല, അത് അദ്ദേഹം പറഞ്ഞാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ കാര്യമാകട്ടെ, അത് ബാത്തിലാണ്. ഒന്നാമത് പറഞ്ഞത് ശരി തന്നെയാണ്, ഇസ്ലാമിനേക്കാൾ നല്ലത് എന്ന വിശ്വാസത്തിൽ കൊണ്ടുവരുമ്പോൾ തെറ്റന്നാണ്, അത് കുഫറാണ്. അവർക്കെതിരെ ഇബ്നു കസീർ പറഞ്ഞു വേണമെങ്കിൽ പറയാം, കാരണം എന്താ പറഞ്ഞത് ശരിയാണ്. എന്നാൽ രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക വ്യവസ്ഥ നീക്കി അനിസ്ലാമിക വ്യവസ്ഥ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഇബ്നു കസീർ ഇബാറത്ത് കൊണ്ടുവന്നതാണ്. അതെവിടെ കിട്ടിയത്? അനിസ്ലാമിക രാജ്യത്ത് ഇസ്ലാമികേതര വ്യവസ്ഥകൾ ശരിയാണെന്ന് വിശ്വസിക്കാം, എന്നാൽ ഇസ്ലാമിക രാജ്യത്ത് അനിസ്ലാമിക വ്യവസ്ഥകൾ ശരിയാണെന്ന് വിശ്വസിക്കാൻ പാടില്ല. അവിടെ വിശ്വസിച്ചു കഴിഞ്ഞാൽ കുഫറും, ഇവിടെ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമും, അതെങ്ങനെയാവുക? അതെനിക്ക് മനസ്സിലായില്ല. അത് നിങ്ങൾ തന്നെ വിശദമാക്കേണ്ടതാണ്. ഇതുവരെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇസ്ലാമിക രാജ്യമുള്ളിടത്ത് അനിസ്ലാമിക ഭരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമാണ് ഈ വിധി ബാധകമെന്നോ, അതല്ലെങ്കിൽ അങ്ങനെ ഒരു ഷർത്ത്, അങ്ങനെ ഒരു പരിഗണന നടത്തേണ്ടതാണ്, ഇസ്ലാമിക രാജ്യത്ത് അനിസ്ലാമിക ഭരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നവൻ അത് കുഫറാണ്, എന്നാൽ അനിസ്ലാമിക രാജ്യത്ത് ഒരാൾക്ക് അനിസ്ലാമിക രാജ്യത്തെ ഭരണകൂടം ഉടനെ നിലനിന്നോട്ടെ എന്ന് വിശ്വസിച്ചാലോ, അതല്ലെങ്കിൽ ഇസ്ലാം അല്ലാത്ത വിധികൾ അതുണ്ടായാലും കുഴപ്പമില്ല എന്ന് വിശ്വസിച്ചാൽ കുഴപ്പമില്ല, അത് അനിസ്ലാമിക രാജ്യമല്ലേ എന്ന് പറഞ്ഞ ആള് ആരാണ്? ഏത് പണ്ഡിതനാണ് അങ്ങനെ പറഞ്ഞത്? പല പണ്ഡിതന്മാരുടെയും പുസ്തകങ്ങൾ ഇതിന് നേരെ വിരുദ്ധമായിട്ടാണുള്ളത്. ഇൻഷാല്ലാ അത് ഞാൻ മിക്കവാറും സമയമുണ്ടെങ്കിൽ അവസാനം പറയാം. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ ഈ രൂപത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അതായത് ഇസ്ലാമിക രാജ്യത്ത് ഒരു വിധി, അനിസ്ലാമിക രാജ്യത്ത് വേറെ വിധി, ഇത് എവിടെ നിന്നാണ് ഈ വേർതിരിവ്? ഇതിനൊന്നും തെളിവില്ല. രസകരമായ കാര്യം, എന്നെ ദുർവ്യാഖ്യാനത്തിനുള്ള ആള് എന്ന് വിശേഷിപ്പിക്കാൻ എന്തൊരു തിടുക്കാണ്. ഞാൻ ദുർവ്യാഖ്യാനിച്ചു, ഞാൻ അള്ളാഹുന്റെ കിതാബിനെ തെറ്റിദ്ധരിപ്പിച്ചു, ഞാൻ മിമ്പറിൽ നിന്ന് വരെ ഇത്ര മോശമായി സംസാരിച്ചു എന്നൊക്കെ എന്നെ പറ്റി പറയാം. പക്ഷെ ഇതൊക്കെ എന്തുമാത്രം, ഇപ്പൊ എത്ര ദുർവ്യാഖ്യാനായി? ഈ പറഞ്ഞതിന് എന്ത് തെളിവുള്ളത്? ഇസ്ലാമിക രാജ്യത്തു നിന്ന് അനിസ്ലാമിക ഭരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നവൻ കുഫറും, അതല്ലാത്ത അനിസ്ലാമിക രാജ്യത്താണെങ്കിൽ അവന് വേറെ നിയമം. ഇത് ഇങ്ങനൊരു തഫ്രീഖ് എവിടെ നിന്നുള്ളത്? നിങ്ങൾ കൊണ്ടുവരും, എവിടെയാണ് ഈ നിയമം ഉള്ളതെന്നൊന്ന് നിങ്ങൾ കൊണ്ടുവരണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. മാത്രമല്ല, അനിസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അനിസ്ലാമിക ഭരണകൂടങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അയാൾക്ക് ഒരിക്കലും കുഫറുമല്ല എന്നാർക്കും പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അയാളുടെ മനസ്സിൽ ഇപ്പൊ ഉദാഹരണത്തിന് അനിസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, അപ്പൊ അയാൾ പറയണം ഇവിടെ അള്ളാഹുന്റെ നിയമം നടപ്പിലാക്കാൻ എത്ര നന്നായി, അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊരു പ്രയാസമായിരുന്നു, എന്തൊരു ബുദ്ധിമുട്ടാവുമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ നിയമത്തെ ഓർത്തുകൊണ്ട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഹുക്മം എന്താണ്? കാഫിറാണ്, ഇസ്ലാം എന്ന് പുറത്തു പോകും. വേണ്ട, ഈ നാട്ടിൽ ഇസ്ലാമിക ഭരണകൂടത്തെക്കാൾ നല്ലത് അനിസ്ലാമിക ഭരണകൂടം തന്നെയാന്ന് ഒരാൾ വിശ്വസിച്ചാലോ, അയാളുടെ ഹുക്മം എന്താണ്? അയാൾ കാഫിർ തന്നെയാണ്. ഈ ഇബ്നു കസീറിന്റെ വാക്ക് ഒരിക്കലും ഇസ്ലാമിക രാജ്യത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രം ബാധകമാണ് എന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന നിങ്ങളുടെ സംസാരത്തിൽ കൊണ്ടുവരിക എന്നത് തെറ്റാണ്. അങ്ങനെ ഇബ്നു കസീർ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നതിന് അവിടെ ഒരു തെളിവില്ല. ഇബ്നു കസീറിന്റെ ഇബാറത്തിൽ ഒരു തെളിവില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരാ. ഇബ്നു കസീർ ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ കാര്യം സംസാരിച്ചത് എന്നതിന് ഒരു തെളിവ് അവിടെ ഇല്ല. അത് നിങ്ങളുടെ വിശദീകരണം മാത്രമാണ്. ഒരു കാര്യം വിശദീകരിക്കുമ്പോൾ ഇത്ര ശ്രദ്ധയില്ലാതെ വിശദീകരിക്കുക എന്നുള്ളത് തെറ്റാണ്. ശരി, ഇനി അദ്ദേഹം ഇതിനേക്കാൾ ഗുരുതരമായ മറ്റൊരു വർത്തമാനം പറയുന്നത്, ഇപ്പൊ പറഞ്ഞ അനിസ്ലാമിക രാജ്യത്ത് ഒരു വിദ്യ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന ആളുകളുടെ വിഷയത്തിലാണ് ഇബ്നു കസീർ ഈ ആക്ഷേപം പറഞ്ഞതാണ്. ഇനി അതിനൊക്കെ ഗുരുതരമായ മറ്റൊരു വർത്തമാനം കിട്ടും.
ചെങ്കിസ്ഖാന്റെ വിഷയത്തിൽ ആളുകൾക്കുള്ള, ചെങ്കിസ്ഖാന്റെ പിൽക്കാലക്കാർക്കും മക്കൾക്കുണ്ടായിരുന്നതായ പ്രത്യേക വിശ്വാസം, അയാളുടെ നിയമത്തിന് അവർ കൽപ്പിച്ചിരുന്നതായ ആ ദിവ്യത്വം, ഇതൊന്നുകൊണ്ടാണ്. അത് മനസ്സിലാക്കാനാണ് ഇവിടെ ഞാൻ ഷെയ്ഖുൽ ഇസ്ലാമിനെ വായിക്കുന്നത്.
എവിടെയാണ് ഷെയ്ഖുൽ ഇസ്ലാം അത് പറഞ്ഞത്? ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ ഉദ്ധരണിയിൽ എവിടെയെങ്കിലും അതൊരു ദിവ്യ പരിവേഷത്തിൽ വിശ്വസിച്ചു എന്നതുകൊണ്ടാണ് യസാഖ് കുഫറായത് എന്ന് ഇബ്നു കസീർ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാം എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അവരുടെ ഒരാളുടെയും വാക്കിൽ ദിവ്യത്വം എന്നൊരു സംസാരമേ കാണാൻ പറ്റുള്ളൂ. അവരെവിടെ അങ്ങനെ സൂചിപ്പിച്ചിട്ടുമില്ല. ദിവ്യത്വം വിശ്വസിച്ചത് കൊണ്ടാണ് യസാഖ് കുഫറായത് എന്ന് ഒരാൾ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നേരത്തെ കളീനെ കുറിച്ചിട്ട് എന്താ ഇബ്നു കസീർ ഇബ്നു തൈമിയ പറഞ്ഞത്? ആരാണ് കളിനിയമൊക്കെ ദിവ്യ നിയമം എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരാളും വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ വെറും എന്താ പറയാ, ഊഹങ്ങൾ മാത്രമാണ്. ഒരു തെളിവുമില്ലാതെയാണ് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നത്. മാത്രമല്ല, ഈ കണക്ക് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളെ കുഫറെന്ന് പറയാൻ പറ്റും. ഉദാഹരണത്തിന് മാർക്സിസം കമ്മ്യൂണിസം, അത് ഉണ്ടാക്കിയവന് ദൈവം തന്നെ ഇല്ലാന്ന് അറിയുന്ന ആൾക്കാരാണ്. പിന്നെ അവർക്ക് എന്ത് ദിവ്യത്വം ഉണ്ടാവുക? മാർക്സിസത്തിനെ പറ്റിയും കമ്മ്യൂണിസത്തിനെ പറ്റിയിട്ടും അത് കുഫറാണെന്ന് തന്നെ പറയാൻ പറ്റില്ല. കാരണം എന്താ, അവരൊന്നും ദിവ്യത്വം ഉണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല, അവരൊന്നും അത് ദിവ്യത്വമുണ്ട് എന്ന് കരുതുന്നില്ല, അപ്പൊ പിന്നെ എന്താ അവരെ സംബന്ധിച്ചിടത്തോളം കുഫറല്ല എന്ന് പറയാൻ പറ്റുമോ? മാർക്സും ലെനിനും അതേപോലെ തന്നെ ഈ പറഞ്ഞ ആളുകളൊന്നും ഇതിന്റെ പിന്നാലെ നടന്ന ആൾക്കാരൊന്നും ദൈവം തന്നെ ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ദിവ്യത്വം വിശ്വസിച്ചാൽ മാത്രമേ കുഫ്രാവുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു കാലത്ത് അവർക്ക് കുഫ്രുണ്ടാവില്ല. അപ്പൊ ദിവ്യത്വം വിശ്വസിച്ചാൽ, ദിവ്യത്വം കരുതിയാൽ മാത്രമേ കുഫ്രാവൂ എന്നത് അതൊരു തെറ്റിദ്ധരിപ്പിക്കലാണ്. അതിന് യാതൊരു വിധത്തിലുള്ള തെളിവും കാണിച്ചു തരാൻ കഴിയില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. മാത്രമല്ല, ചില ഫത്വ ലജ്ജിത്ത് ദൈമ ഈ വിഷയത്തെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇബ്നു കസീർ തത്താറുകളെ കുറിച്ച് യസാഖിനെ കുറിച്ച് വിമർശിച്ചത് അതിൽ ദിവ്യത്വമുണ്ട് എന്ന ചിന്താഗതി, അല്ലെങ്കിൽ നസറാനികൾക്ക് ഈസാ നബിയിൽ ഉണ്ടായിരുന്ന വിശ്വാസം അതുപോലെ തന്നെ ചെങ്കിസ്ഖാന്റെ അനുയായികൾക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർ കാഫിറുകളായത് എന്ന് പറഞ്ഞ ചില ആളുകളെ ലജ്ജത്തു ദൈമ അവരുടെ ഫത്വയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പറഞ്ഞത് തെറ്റാണ്. ഒരിക്കലും അങ്ങനെ പറയാൻ ഒരു തെളിവ് ഇബ്നു കസീറിന്റെ വാക്കിലില്ല. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഊഹം മാത്രമാണ്. എന്നെ എന്തൊരു വിമർശനം നടത്തിയത്, എന്നെ പറ്റി എന്തൊക്കെ പറഞ്ഞു, ഞാൻ സലഫിയത്തിന്റെ കുപ്പായം ധരിച്ച് നടക്കാണ്, ആളുകളെ പറ്റിക്കാൻ വേണ്ടി നടക്കാണ്. ശരി, ആ പറഞ്ഞ ആളാണ് ഇപ്പൊ ഈ പരിപാടിയൊക്കെ ചെയ്തത്. ഈ പറഞ്ഞു ഒന്ന് ഇബ്നു കസീർ എവിടെയും പറഞ്ഞത്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പോക്കറ്റ് തന്നെയാണ്. ഇതൊന്നും ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തസ്കറിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ എന്തെങ്കിലെ പറ്റി പറയേണ്ടത്, എന്നെ ദുർവ്യാഖ്യാനത്തിന്റെ നേതാവായും എല്ലാം വിശേഷിപ്പിച്ച ആളുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇത്ര വലിയ ദുർവ്യാഖ്യാനങ്ങളാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കാണുന്നത്. അള്ളാഹു നമ്മുടെ അബദ്ധങ്ങൾ പുറത്തു നൽകട്ടെ. ഞാൻ ഒരിക്കലും ഇതിന്റെ പേരിൽ ആരെയും അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിക്കും, പക്ഷെ ഇതൊക്കെ ഒരു മനുഷ്യന്റെ അടുത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, ഒരിക്കലും അബദ്ധത്തിൽ സംഭവിച്ചു നമുക്ക് തോന്നാത്ത തെറ്റുകളാണ്. എങ്ങനെ ഇതൊക്കെ പറയാം, ദിവ്യത്വം വിശ്വസിച്ചാൽ മാത്രമേ കുഫ്രാന്നുള്ള സൂചന അദ്ദേഹത്തിന്റെ വാക്കിൽ എങ്ങനെ വന്നത്? ദിവ്യത്വം വിശ്വസിച്ചുകൊണ്ടാണ് ഇബ്നു കസീർ തർത്താറികളുടെ കാര്യം എടുത്തു പറഞ്ഞതെന്ന് പറയാൻ ഒരു തെളിവായില്ല. എവിടെയും കാണാനില്ല. ഇബ്നു കസീറിന്റെ ഇബാറത്ത് നിങ്ങൾ മേലെ നിന്ന് 10 തവണ 100 തവണ വേണേ വായിച്ചോളൂ, ഒരിക്കലും നിങ്ങൾക്ക് കിട്ടൂല. അപ്പോ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ വിഷയങ്ങളിൽ വളരെ ഗൗരവത്തോടു കൂടി ഞാൻ ആരംഭിക്കുന്ന ഒരു വിഷയമാണിത്. അതായത് ഈ പറഞ്ഞ തെളിവില്ല. ഇബ്നു കസീർ ഒരിക്കലും അല്ലെങ്കിൽ ഇബ്നു തൈമിയ ആകട്ടെ ഇബ്നു കസീർ ആകട്ടെ ദിവ്യത്വം വിശ്വസിച്ചത് കൊണ്ടാണ് അവർ കുഫറിൽ എത്തിപ്പെട്ടത് എന്ന് എവിടെയും യസാക്കിനെ പറ്റി പറഞ്ഞിട്ടില്ല. അത് പിന്നെ അദ്ദേഹത്തിന്റെ തെറ്റിദ്ധരിപ്പിക്കലാണ്. ഇനി അതിനുശേഷം ഈ പ്രസംഗം നടത്തിയ ആൾ, അതായത് ഞാനുമായി ബന്ധപ്പെട്ട ഒരു വിമർശനം അദ്ദേഹം നടത്തുന്നുണ്ട്. ആ വിമർശനം അദ്ദേഹം വായിക്കുന്ന ആദ്യം കെ സി അബ്ദുള്ള മോലയുടെ പുസ്തകം വായിക്കുന്നുണ്ട്. ഇബാദത്ത് ഒരു സമഗ്രപഠനം എന്നാണ്, ഇബാദത്ത് ഇത്താത്ത എന്നുള്ള ഏതൊരു പുസ്തകമാണ് അദ്ദേഹം വായിക്കുന്നത്. എന്നിട്ട് ഇബ്നു കസീറിന്റെ ഞാൻ വായിച്ച ഉദ്ധരണി അദ്ദേഹം എടുത്തു വായിക്കുന്നുണ്ട്. ഇബ്നു കസീർ വായിച്ച ഉദ്ധരണി അദ്ദേഹം ഈ കെ സി അബ്ദുള്ള മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. ആ ഉദ്ധരണി അദ്ദേഹം വായിച്ചതിന് ശേഷം കെ സി അബ്ദുള്ള മൗലവി ആണോ, അതല്ല ആ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, അദ്ദേഹം വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്, കെ സി അബ്ദുള്ള മൗലവി അതല്ലെങ്കിൽ ആ പുസ്തകത്തെ അദ്ദേഹം ഉദ്ധരിക്കുന്ന വ്യക്തി, അദ്ദേഹം പിന്നെ ഇസ്ലാമിക രാജ്യങ്ങളെ ചെങ്കിസ്ഖാന്റെ ഭരണത്തിനോട് ഉപമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് എത്രയെത്ര യസാക്കുകളാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത് എന്ന് കെ സി അബ്ദുള്ള മൗലവി പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ല, കെ സി അബ്ദുള്ള മൗലവി പറയുന്നുണ്ട്. ഇതൊക്കെ വായിച്ച ശേഷം അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അദ്ദേഹം പറയുന്ന വാക്ക് കേൾക്കൂ.
ഇന്ന് ഇസ്ലാമിക നാടുകളുണ്ട്, അവിടെ ഭരണാധികാരികളും ഉണ്ട്, അവിടെ ഭരണ വ്യവസ്ഥകളും ഉണ്ട്. ഭരണാധികാരികളൊക്കെ ആരെ പോലെ? ഇബ്നു കസീറിന്റെ പ്രഖ്യാപനത്തിൽ നിന്ന് മനസ്സിലാക്കുകയാണ്, ചെങ്കിസ്ഖാനെ പോലെ. വ്യവസ്ഥിതികളോ? ചെങ്കിസ്ഖാന്റെ ഭരണ വ്യവസ്ഥിതികൾ. ആരാ ചെങ്കിസ്ഖാൻ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി ഫിർഔനേക്കാൾ നമ്രൂദിനേക്കാൾ അഅ്ലമു ഫസാദ ഫിൽ അർദ്, ഭൂമിയിൽ ഫസാദ് വിതച്ചവനാണ് ചെങ്കിസ്ഖാൻ. അയാളുടെ വ്യവസ്ഥിതി എന്താ? അയാളുടെ വ്യവസ്ഥിതി, അത് ദിവ്യ പരിവേഷത്തിൽ ആളുകൾ അന്ന് പിന്മുറക്കാർ കൊണ്ടിടുന്ന വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതികളാണ് ഇന്ന് ഇസ്ലാമിക നാടുകളിൽ പിന്നെ മുസ്ലിം ഭരണാധികാരികൾ നടത്തുന്ന വ്യവസ്ഥിതി. അതേപോലെ തന്നെ പിന്നെ ഭരണാധികാരികൾ ചെങ്കിസ്ഖാനെ പോലെയാണ്.
ഇത് അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, എന്തിനാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനിങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? ഇസ്ലാമിക ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ ആക്ഷേപിച്ച് സംസാരിക്കാൻ പാടില്ല, പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തക്ഫീറിനും അതിന്റെ ഫിത്നകൾക്കെതിരെ കഴിയാവുന്നത്ര സംസാരിക്കുന്നുണ്ട്. ഇസ്ലാമിക ഭരണാധികാരികൾ തക്ഫീർ നടത്താൻ പാടില്ല എന്ന് പലതവണ സംസാരിച്ചാണ് നമ്മൾ. എന്തിനാണ് ഇത് എന്നെ പറ്റി പറയുന്നത്? എനിക്ക് മറുപടി പറയുന്ന സമയത്ത് കെ സി അബ്ദുള്ള മോലയുടെ പുസ്തകം എടുത്ത് ഉദ്ധരിക്കുന്നത് എന്തിനാണ്? ഉദ്ദേശം വ്യക്തമാണ്, ഞാൻ ജമാഅത്തെ ഇസ്ലാമിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പറയാൻ വേണ്ടിയിട്ടാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ വാദങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രസംഗത്തിൽ എവിടെയാണ് ഞാൻ പറഞ്ഞത്? ഒരു സന്ദർഭത്തിലെങ്കിലും നിങ്ങൾ കാണിച്ചു തരും. ഞാൻ എവിടെ പോ ഒരു സന്ദർഭത്തിൽ പോലും ഒരിക്കൽ പോലും ഇസ്ലാമിക ഭരണകൂടങ്ങളെ ആക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല. ഇസ്ലാമിക ഭരണകൂടങ്ങൾ നിലനിൽക്കുന്ന ഭരണകൂടങ്ങൾ, അവിടെയുള്ള ഭരണകൂടങ്ങൾ യസാഖിന്റെ ഭരണകൂടത്തിന് തുല്യമാണ് എന്ന് ഒരൊറ്റ വാക്കിൽ പോലും സൂചന പോലും ഞാൻ നൽകിയിട്ടില്ല. മാത്രമല്ല, സൗദിയിലെയും മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെയും ഭരണത്തെ മക്കൾ ഭരണമെന്ന് വിശേഷിപ്പിച്ച് കളിയാക്കിയ ആളുകൾക്ക് വളരെ വിശദമായ മറുപടി ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്ന രൂപത്തിൽ വിശദീകരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സമയം അധികരിക്കുന്ന പേടി അറിയാൻ കേൾപ്പിക്കുന്നില്ല. മക്കൾ ഭരണമെന്ന് വിശേഷിപ്പിച്ച് സൗദിയെ മറ്റ് ഭരണകൂടങ്ങളെ ആക്ഷേപിച്ച ആൾക്കാർക്ക് മറുപടി ഞാൻ ഈ പ്രസംഗത്തിനിടയിൽ, അതാണ് രസം, ഈ പ്രസംഗത്തിനിടയിൽ ഇദ്ദേഹം ഏതൊരു പ്രസംഗത്തെയാണോ ആക്ഷേപിച്ച് സംസാരിക്കുന്നത് അതേ പ്രസംഗത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതായത് ജനാധിപത്യത്തെ കുറിച്ച് സംസാരിച്ച മൂന്ന് പ്രസംഗങ്ങളിൽ ഒന്നിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഒരു നീതി ഇല്ലാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇത് പറയുന്ന ആൾക്കാർ ജമാഅത്തെ ഇസ്ലാമിയുടെ വാദത്തിലേക്കും തക്ഫീറിലേക്കും ഭീകരവാദത്തിലേക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. മാത്രമല്ല, ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയിൽ സിമിയിലും മറ്റുമൊക്കെ ഉള്ള ആളുകൾ, NDFലും മറ്റുമൊക്കെ ഉള്ള ആളുകൾ നടത്തുന്നത് പോലെയുള്ള വിപ്ലവ ആഹ്വാനങ്ങൾ നടത്താനാണ് ഇത്തരം ആളുകൾ ശ്രമിക്കുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് കുറെ ആൾക്കാരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ സംസാരിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളാണ്, നിങ്ങളുടെ സഹോദരങ്ങളാണ്. ഇവരെ പറ്റി ഈ രൂപത്തിൽ കളവുകൾ പ്രചരിപ്പിക്കുക, നാട്ടിൽ അറിയിക്കുക എന്നത് അവരുടെ കുടുംബത്തെ എങ്ങനെയാണ് ബാധിക്കുക നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ ജീവിതത്തെ എങ്ങനെയാണ് അത് ബാധിക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സ്വന്തം കാര്യത്തിലാണ് നിങ്ങൾ ഇത് തൃപ്തിപ്പെടുക, നിങ്ങളെ പറ്റി ഭീകരവാദവും അതുപോലെ തന്നെ തീവ്രവാദവും ആരോപിക്കപ്പെടുക എന്നുള്ളത്. ഇന്നത്തെ നിയമ സംവിധാനത്തിലുള്ള ആളുകൾ ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ഒരു പേടിയില്ലാതെ, ഒരു മുസ്ലിമിനെ ഞാൻ ഉപദ്രവിക്കുമോ എന്ന ഒരു പേടിയില്ലാതെ ഇത്തരം കാര്യങ്ങൾ ആക്ഷേപിക്കുന്നത്. ഞാൻ ഇസ്ലാമിക വർണ്ണങ്ങൾ ആക്ഷേപിച്ച് എപ്പോഴാണ് സംസാരിച്ചത്? ഒരിക്കൽ പോലും ഞാൻ സംസാരിച്ചിട്ടില്ല. ഒരു തവണ പോലും. മാത്രമല്ല എന്നെ ഈ പറയുന്ന രൂപത്തിലൊക്കെ ആക്ഷേപിക്കാൻ ധൃതി കാണിച്ച ആളുകൾ എപ്പോഴെങ്കിലും സ്വന്തം പാളയത്തിലേക്ക് ഒന്ന് നോക്കിയിട്ടുണ്ടോ? ഇസ്ലാമിക ഭരണാധികാരികളെ പറ്റി വളരെ മോശമായി സംസാരിക്കുന്ന ആളുകൾ നിങ്ങളുടെ പാളയത്തിലാണുള്ളത്. ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ട സംസാരമാണ് ഒരിക്കലും ഒരാൾ പറയുന്നത്, ഇംഗ്ലീഷുകാർ പെണ്ണുങ്ങളുടെ ഭംഗിയിൽ മതിമറന്ന് ഇസ്ലാമിക രാജ്യങ്ങളെ ഒറ്റുകൊടുക്കുന്ന ഭരണാധികാരികൾ എന്ന് ഇസ്ലാമിക ഭരണാധികാരികളെ വിശേഷിപ്പിച്ച് ആളുടെ പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല. നിങ്ങൾ വലിയ വലിയ പ്രാസംഗികന്മാരാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടില്ല. ജാതി വർത്തമാനം ഈ ചെങ്കിസ്ഖാനോട് ഉപമിക്കുന്നതിനേക്കാൾ മോശമായ ഉപമകൾ പലതും ഇസ്ലാമിക ഭരണാധികാരികളെ പറ്റി നൽകിയത് ഞാനല്ല, നിങ്ങളുടെ ഭരണത്തിലുള്ള ആളുകൾ, നിങ്ങളുടെ ഉള്ള ആൾക്കാരാണ്. എന്തിനധികം എത്ര എത്ര ആളുകൾ എത്ര തവണ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് സൗദിയിലെ ഭരണത്തെക്കാൾ നല്ലത് ഇവിടെയുള്ള ഭരണം, സൗദിയിലുള്ള ഇസ്ലാമിക രാഷ്ട്രത്തെക്കാൾ നല്ലത് ഇവിടുത്തെ ഭരണമാണ് എന്ന് പറഞ്ഞ് എത്ര എത്ര പ്രാസംഗികർ നിങ്ങൾക്കുണ്ട്. ഓരോരുത്തരും ഞാൻ പറയാൻ തുടങ്ങണോ? പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിസ്റ്റ് അവസാനിക്കില്ല, കാരണം അതിന് മാത്രം ആൾക്കാരത് പറയലുണ്ട്. ഇപ്പൊ ഈ അടുത്ത് പോലും ഇന്ന് അമീർ ദുഃഖങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തോട് ഒരാള് അവിടെയുള്ള നാട്ടിലുള്ള വളരെ പിന്നെ വിശുദ്ധത്തിന്റെ കാര്യങ്ങൾ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ആള് പറയാൻ അത്ര അദ്ദേഹത്തോട് പറയാ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനോട് പറഞ്ഞാൽ അത്രേ, പിന്നെ സൗദിയിൽ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ശരിക്ക് ജനാധിപത്യം വേണ്ടത്. നോക്കൂ, നിങ്ങൾ സൗദിയിൽ വേണ്ടത് എന്താണ്? ജനാധിപത്യമാണ്. ആരാണ് ഈ പറയുന്നത്? വിശുദ്ധത്തിന്റെ പിന്നാലെ നടക്കുന്ന ആൾക്കാരാണ്. ഈ ജാതി കുഫറൻ വർത്തമാനം പറഞ്ഞവരെ പറ്റി ഒരു വാക്ക് പോലും അദ്ദേഹം മിണ്ടുന്നില്ല. എന്നിട്ട് ഞാൻ പറയാത്ത എന്റെ മേലെ കെട്ടിവെച്ചിട്ട് അതിന് മറുപടി പറയാം. എന്ത് ജാതി ദുൽമാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? ആർക്കെതിരെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണോ? ഇതൊരിക്കലും അള്ളാഹുവിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളുടെ അടയാളമല്ല. എത്ര സന്ദർഭത്തിൽ ഞാൻ പിന്നെ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. എന്റെ ഈ പ്രസംഗത്തിൽ വരെ ഞാൻ സൗദിയിലെ ഭരണകൂടം അവിടെ മക്കൾ ഭരണമാണ് നടക്കുന്നത് എന്ന് ആക്ഷേപിച്ച ആളുകൾക്ക് വളരെയധികം മറുപടി പറഞ്ഞിട്ടുണ്ട്. സത്യസന്ധത ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇതൊക്കെ തിരുത്തലാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം എന്റെ പ്രസംഗം തന്നെ കേട്ടിട്ടില്ല, അദ്ദേഹം ആരോ പറഞ്ഞത് കേട്ടിട്ട് മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഏതാണെങ്കിലും രണ്ടാണെങ്കിലും എന്റെ പ്രസംഗം കേട്ട് അദ്ദേഹം മറുപടി പറഞ്ഞാൽ ഇതൊക്കെ ദുൽമാണ്, കാരണം ഞാൻ പറയാത്തതാണ് എന്റെ മേലെ ആരോപിച്ചിട്ടുള്ളത്. എന്റെ പ്രസംഗം കേൾക്കാതെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ അതും ദുൽമാണ്. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അഹലാഹുമ മുറുൺ, നീ രണ്ട് ചെയ്താലും അതിൽ ഏറ്റവും മധുരമുള്ളത് വരെ കയ്പുള്ളതാണ്. അതായത് അതിൽ ഏറ്റവും കുറഞ്ഞത് പോലും കയ്പുള്ളതാണ്, രണ്ട് ചെയ്താലും കണക്ക് തന്നെയാണ്. കാരണം ഒരു കാരണവശാലും ആരോപിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ മേലെ ആരോപിച്ചത്. സത്യം പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹക്കുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങളെ പോലെ അറിവും പാണ്ഡിത്യവും സംസാരിക്കാൻ കഴിവും എഴുത്തിൽ കഴിവുമുള്ള ആളുകൾ എന്തിനാണ് എന്നെ പോലെ പ്രായം കുറവുള്ള അറിവിൽ കുറവുള്ള ഒരാൾക്കെതിരെ സംസാരിക്കുമ്പോൾ ഇത്രയധികം കളവ് പറയേണ്ട ആവശ്യം എന്തിനാണ് വരുന്നത്? നിങ്ങളുടെ ഹക്കുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഈ കളവൊക്കെ പറയുന്നത്? ഒരിക്കലും പറയേണ്ട ആവശ്യം, ഞാൻ ഒരിക്കലും പറയാത്ത വർത്തമാനമാണ്. എന്നിട്ട് കെസിയുടെ പുസ്തകം എടുത്തു വെച്ചിട്ട് ആരോ എടുത്തു കൊടുത്താണ് അദ്ദേഹം കെസിയുടെ പുസ്തകം വായിച്ചിരിക്കാൻ സ്ഥിര സാധ്യത കാണുന്നില്ല, അത് ആരോ എടുത്തു കൊടുത്തത്. എന്റെ സംശയം അത് ചോദിച്ച ആൾക്കാരിൽ ആരോ തന്നെയാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ പുസ്തകം വെച്ചിട്ട് എന്നോട് ചോദിക്കുക, ചെങ്കിസ്ഖാനെ പോലെ തന്നെയാണ് ഇസ്ലാമിക പറഞ്ഞത്, ആരോടാണ് ഈ ചോദിക്കുന്നത്? എന്നോടോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പാളയത്തിലുള്ള ആൾക്കാരോട് ചോദിക്കും, അവരാണ് അതിന് ഉത്തരം പറയേണ്ടത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ഒരു സംസാരത്തിൽ അങ്ങനെ പറയുന്നില്ല. അങ്ങനെ പറയുന്ന ആളുകളിൽ നിന്ന് ഞാൻ ഒഴിവാണ്, ഞാൻ അവരിന്ന് ബറാത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് യോജിക്കുന്ന ആൾക്കാരാവട്ടെ അല്ലാത്ത ആൾക്കാരാവട്ടെ, അപ്പൊ ഈ ജാതി കളവുകൾ പ്രചരിപ്പിക്കുക എന്നത് ഒരിക്കലും ഒരു മുസ്ലിമിന് യോജിച്ച പരിപാടിയല്ല എന്ന് ഈ സന്ദർഭത്തിൽ വീണ്ടും ഓർമ്മപ്പെടുത്താൻ. ഇനി ഇതിനെല്ലാം ശേഷം അദ്ദേഹം പറയുന്ന അവസാനത്തെ ആരോപണം കേട്ടോളൂ നിങ്ങൾ.
ഏതായാലും ഇവിടെ ഇത്തരുണത്തിൽ പല ആളുകളും സലഫിയത്തിന്റെ മേൽക്കുപ്പായിട്ടിട്ട് ഇന്ന് ജനാധിപത്യത്തിന്റെ വിഷയത്തിൽ വിധിക്കാനും ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്നവരെ വിധിക്കാനും അതും കുഫറിന് വിധിക്കാൻ, കുഫറിനെ താങ്ങുന്നവരെന്ന് വിധിക്കാൻ, മനാത്തയെ പൂജിക്കുന്നവരെന്ന് വിധിക്കാൻ പണിയെടുക്കുന്നുണ്ട്. അത്തരം ആളുകളുടെ തനി നിറം നമ്മൾ മനസ്സിലാക്കണം.
അവസാനമായിട്ട് എനിക്കും പറയാനുള്ളത് തന്നെ, ഈ ജാതി ആളുകളുടെ തനിനിറം മനസ്സിലാക്കണം. നിങ്ങളോട് ഈ ജാതി കളവ് പറഞ്ഞിരുന്ന ആൾക്കാരുടെ തനിനിറങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എവിടെയാണ് തക്ഫീർ നടത്തിയത്? എന്റെ പ്രസംഗത്തിൽ എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞതിന്റെ ഒന്നും അർത്ഥം ഡെമോക്രസി കുഫ്രാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നാട്ടിലുള്ള ആളുകളെ മുഴുവൻ തക്ഫീർ നടത്താമെന്നല്ല. ഇതേ കാര്യം എന്നോട് ബഹ്മാനി സഹോദരൻ അബ്ദുൽ അബ്ദുറഹ്മാൻ അബ്ദുൽ ലത്തീഫും ഇതേപോലെ തന്നെ പറയണ്ടേ? അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സംസാരം കഴിഞ്ഞതിന് ശേഷം പല ആൾക്കാരും തക്ഫീർ നടത്താണ് തക്ഫീർ നടത്താണ്. ഞാൻ പറഞ്ഞു, ഞാൻ എത്രയോ തവണ മറുപടി പറഞ്ഞിട്ടുണ്ട് തക്ഫീർ നടത്താൻ പാടില്ല, ഈ കണ്ട സാധാരണക്കാരൊക്കെ കാഫിറുകളാണെന്ന് വിധിക്കാനുള്ള അവകാശം നമുക്കില്ല. അതിനുള്ള കാരണവും എന്താണെന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ഞാൻ ഇപ്പൊ ഉണ്ടാക്കി പറയാം, ഞാൻ മുന്നേ പറഞ്ഞ സംസാരം തന്നെ കേട്ടോളൂ.
പറയുന്നത് ശരിയാണ്, ജനാധിപത്യം അത് ഇസ്ലാമിനേക്കാൾ നല്ലതാണ് എന്ന് പറയുന്നവൻ കാഫറാണ്. പക്ഷെ ഇവിടെ ജനാധിപത്യത്തിന് സിന്ദാബാദ് വിളിക്കുന്ന പല ആളുകളോടും വ്യക്തമായി നമ്മൾ ചോദിച്ചാൽ, അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചാൽ, അവരോട് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്താൽ അവർ പലപ്പോഴും എന്തേ പറയുള്ളൂ, പൈപ്പ് ഞങ്ങൾക്ക് മുന്നേ അറിയില്ലായിരുന്നു, ഇതിനെ കുറിച്ച് ഞങ്ങൾക്ക് മുന്നേ മനസ്സിലായിട്ടില്ലായിരുന്നു, നിങ്ങൾ പറഞ്ഞപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു, ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ് എന്ന് പറയും. അവരെ പോയിട്ട് കാഫർ എന്ന് വിളിക്കാൻ നമ്മൾ തയ്യാറല്ല. മാത്രമല്ല, ഇവിടെ നടക്കുന്ന ബഹുഭൂരിപക്ഷ മുസ്ലിങ്ങൾക്ക് ഈ വിശ്വാസത്തെ കുറിച്ച് അറിയില്ല എന്ന് നമുക്കറിയാം, പക്ഷെ അവരൊന്നും കാഫറുകളാണ് എന്ന് മുദ്ര കുത്താൻ നമ്മൾ തയ്യാറാണ്. ജമാഅത്തെ ഇസ്ലാമി തക്ഫീർ ആം, മൊത്തത്തിലുള്ള ഈ തക്ഫീർ മുസ്ലിം ഉമ്മത്ത് ബഹുഭൂരിപക്ഷവും കുഫ്ഫാറുകളാണ് എന്ന വാദം ജമാഅത്തെ ഇസ്ലാമി പ്രകടമായി പറഞ്ഞ ആളുകളാണ്. സയ്യിദ് ഖുത്ബ് പറഞ്ഞത് ജാഹിലിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന്, അതായത് ഇസ്ലാമല്ല ഇന്നുള്ളത്, മറിച്ച് ജാഹിലിയത്താണ് ഇന്ന് നിലനിൽക്കുന്നത് എന്ന്, അതായത് ഇസ്ലാം സ്വീകരിച്ച ആൾക്കാരോട് ജീവിക്കുന്നില്ല.
നോക്കൂ, നിങ്ങൾ എത്ര വ്യക്തമായിട്ട് പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമിയുടെ വാദമാണത്, നമുക്കങ്ങനെ ഒരു വാദമില്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല, അങ്ങനെ എനിക്കൊരു ഉദ്ദേശമില്ല, ഞാൻ ഇവിടുത്തെ മുസ്ലിങ്ങളെ തക്ഫീർ നടത്തില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്ര എന്താ പറയാ, എത്ര മടിയില്ലാതെയാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഇവിടെ കുറച്ച് ആളുകൾ സലഫിയത്തിന്റെ വേഷം കെട്ടി നടക്കുന്നുണ്ട് തക്ഫീർ നടത്താൻ വേണ്ടി. ഞാൻ പറഞ്ഞ അതേ വാക്കിന് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് കുഫർ മുദ്ര കുത്താൻ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ വാക്കോ കുഫർ മുദ്ര കുത്താൻ പാടില്ല, ഒരേ വാക്കാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ എന്തൊന്നിനെയാണോ എതിർത്തത് അതേ വാക്ക് തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്, എന്നിട്ട് എനിക്കെതിരെ ആരോപിക്കാം. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദ്യം ചെയ്യില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരു മനുഷ്യനെ പറ്റി വെറുതെ ഇങ്ങനെ കളവ് പറയാം? ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത വാദം എന്റെ മേലെ എന്തിനാ കെട്ടിവെക്കുന്നത്? സഹോദരങ്ങളെ, ഈ ജാതി ആൾക്കാരുടെ കള്ളത്തരത്തിൽ പൊട്ടി നടക്കുന്ന ആൾക്കാരുണ്ട്, ഇനിയെങ്കിലും മനസ്സിലാക്കി. ഇതൊക്കെ കളവാണ്, ഇവർ പലതും നമ്മെ പറ്റി ആരോപിക്കുന്ന, നമ്മൾ പല ആളുകളെ പറ്റി ആരോപിക്കുന്ന പലതും കളവാണ്. സത്യവുമായിട്ട് യാതൊരു ബന്ധം ഒരു പറയുന്ന പലതിനുമില്ല. നോക്ക്, ഞാൻ വ്യക്തമായി എന്റെ എനിക്ക് ഏതൊരു പ്രസംഗത്തിനാണ് ഇപ്പൊ ഒരു മറുപടി പറയുന്നത്, അതേ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞ കാര്യമാണ് ഇപ്പത്. ഞാൻ പറഞ്ഞ അതേ വാക്ക് ഞാൻ എന്തൊരു കാര്യത്തിനാണ് എതിർത്ത് അതേ വാക്ക് ഉപയോഗിച്ച് അത് തന്നെ എനിക്കുണ്ട് എന്ന് പറയാം. ഇതിനേക്കാൾ മോശമായ ഒരു കളവ് ഇനി വേറെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അത്ര മോശമായ കളവാണ് അദ്ദേഹം ഈ സംസാരത്തിൽ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം കേട്ടിട്ട് പറഞ്ഞാണ്, എന്തായാലും കേട്ടിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും രണ്ടാണെങ്കിലും ചെയ്ത ദുൽമാണ്. ഇത്തരം കാര്യങ്ങൾ ഒരു മുസ്ലിമിനോട് ചെയ്യാൻ പാടില്ല എന്നെ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. ഇനി ഞാൻ സംസാരിച്ച മറ്റൊരു സംസാരം കൂടി, അതായത് തക്ഫീറിനെ എതിർത്തുകൊണ്ട് തക്ഫീർ പാടില്ല എന്ന് ഞാൻ പറഞ്ഞ എത്ര വ്യക്തമായി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, ഇവരുടെ കളവ് എത്രമാത്രം വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. ഞാൻ ഒരിക്കലും തക്ഫീർ നടത്തിയില്ല, ഞാൻ തക്ഫീറിന് വേണ്ടി സംസാരിച്ചിട്ടുമില്ല. ഞാൻ മുസ്ലിങ്ങളെ കുഫറാക്കാൻ പാടില്ല എന്ന കാര്യം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കൂടി ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പറഞ്ഞ പോലെ ഒറ്റയടിക്ക് പറഞ്ഞു പോലല്ല ഞാൻ ചെയ്തത്, മറിച്ച് വിശദമായിട്ട് എന്തുകൊണ്ട് മുസ്ലിങ്ങളെ തക്ഫീർ നടത്താൻ പാടില്ല എന്നതിനുള്ള കാരണം പോലും ഞാൻ പറഞ്ഞിട്ടാണ് എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിച്ചത്. ഇതല്ലാതെയും അനേകം സംസാരങ്ങൾ നടത്തിയിട്ടുണ്ട്, എല്ലാം കൂടി നടത്താൻ എല്ലാം കൂടി കേൾപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഒരു സംസാരം കൂടി നിങ്ങൾ കേൾക്കാം.
പറഞ്ഞ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ സാധാരണക്കാരെ ആൾക്കാർക്ക് മനസ്സിലാവേണ്ടത് ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം മുസ്ലിം അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ. ഞാൻ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചു, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളൊക്കെ കാഫറുകളാണെന്ന് ഞാൻ എവിടെ പറഞ്ഞത്, പ്രസംഗത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള. ശരിയാണ്, തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ആ തെറ്റിദ്ധാരണ ഞാൻ നീക്കാം. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ സിന്ദാബാദ് വിളിക്കുന്നത് കുഫറാണ് എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവൻ കാഫറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഇസ്ലാമികമായ വിധിയാണ്, മൊത്തത്തിലൊരു വിധിയാണ്. അല്ലല്ലാത്തവൻ സത്യം ചെയ്തവൻ ശിർക്ക് ചെയ്തു എന്ന് പറയുന്നത് പോലെ. എന്നാൽ അല്ലല്ലാത്തവൻ സത്യം ചെയ്തവനെ പോയിട്ട് മുഖത്തേക്ക് മുസ്ലിക്കുന്ന് വിളിക്കാൻ പറ്റുമോ? അത് വേറെ മസലയാണ്. രണ്ടു തമ്മിൽ വേർതിരിച്ചാൽ മനസ്സിലാക്കാം. ഒരു വ്യക്തിയുടെ മേൽ വിധി പറയുന്നതും ഒരു പ്രവൃത്തിയുടെ മേൽ വിധി പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞത് ജനാധിപത്യത്തിന് സിന്ദാബാദ് വിളിക്കലും ജനാധിപത്യത്തെ പുകഴ്ത്തലും മുന്നേ പറഞ്ഞതുപോലെ കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ മേഖലകളിലാണ് കുഫർ വരുന്നത്. അങ്ങനെ ചെയ്യുന്നത് കുഫറാണ്, അങ്ങനെ ചെയ്തവൻ കാഫിറാണ് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
ഇവിടെയുള്ള ഇന്ന വ്യക്തിയും ഇന്ന വ്യക്തിയും ഇന്ന വ്യക്തിയും ഒക്കെ കാഫറാണ് എന്ന് ഞാൻ ഒരാളെ പേരെടുത്തിയാ പറഞ്ഞു. അങ്ങനെ പറയാൻ അവകാശവുമില്ല. അത് ഇസ്ലാമിൽ മൊത്തത്തിൽ പല കാര്യങ്ങളും അങ്ങനെ കാണാൻ പറ്റും. റംസദാസനെ പറഞ്ഞു മുനാഫിക്കിന്റെ അടയാളമാണ് സംസാരിച്ചാൽ കളവ് പറയാന്ന്. സംസാരിച്ച കളവ് പറയുന്ന മൊത്തം മുനാഫിക്ക് വിളിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഒരിക്കലും ആ പ്രവൃത്തി മുനാഫിക്കിന്റേതാണ്.
കണ്ടില്ലേ, ഇത്ര വ്യക്തമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കലും ഈ പറഞ്ഞതിന്റെ ഒന്നും അർത്ഥം തക്ഫീറല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കേൾക്കാൻ ആർക്കാണ് സമയം? എല്ലാരും ലോകത്തെല്ലായിടത്തും ദാവത്തെത്തിക്കാനുള്ള തിരക്കിന്റെ ഇടയിലായി. ആളുകൾ പല ആൾക്കാരും പരസ്പരം മുസ്ലിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ട നീതികളെ കുറിച്ച് മറക്കണം. ഇതൊക്കെ മറന്നിട്ടാണ് നിങ്ങൾ ലോകത്തെല്ലായിടത്തും ദാവത്തെത്തിക്കാൻ പോകുന്നെങ്കിൽ ആ ദാവത്ത് എത്രമാത്രം പ്രശ്നമുണ്ടാക്കുമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ഞാനിവിടെ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ് ഇൻഷാഅള്ളാ. ഇനിയും ചില കാര്യങ്ങൾ സംസാരിക്കേണ്ട, അതിൽ പെട്ടതാണ് പ്രധാനപ്പെട്ട ഒരു മസല ഇനിയുള്ള സംസാരത്തിൽ എനിക്ക് വിശദീകരിക്കേണ്ടതായി ഉണ്ട്. ഞാൻ ഇന്ന് പറയാനാണ് വിചാരിച്ചത്, സമയം അധികരിച്ചത് കൊണ്ട് തൽക്കാലം അത് ആ വിഷയം ഇൻഷാഅള്ളാ പിന്നെ ഒരു ദിവസത്തേക്ക് ഞാൻ മാറ്റിവെക്കാൻ. അത് എപ്പോഴാണ് ഒരു പിന്നെ ഒരു അള്ളാഹുവിന്റെ ഹുക്മല്ലാത്തത് കൊണ്ട് വിധിക്കൽ, അല്ലെങ്കിൽ ആ വിധിയിലുള്ള വിശ്വാസം, അത് എപ്പോഴാണ് കുഫറാവുക, എപ്പോഴാണ് അത് കുഫറല്ലാതെ ആവുക? അതായത് ഇസ്ലാം എന്ന് പുറത്താകുന്ന കുഫർ എപ്പോഴാണ് ആവുക, ഇസ്ലാം എന്ന് പുറത്താവാത്ത രൂപത്തിലുള്ള കുഫർ എപ്പോഴാണ് ആവുക? ഈ കാര്യം നമ്മൾ കുറച്ചുകൂടി വിശദീകരിക്കണേ. മുന്നേ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതായത് കുറച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിൽ കൂടി ഈ വിഷയത്തിൽ കുറച്ചുകൂടി വ്യക്തത കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അത് അടുത്ത പ്രസംഗത്തിൽ സൂചിപ്പിക്കാമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ അബൂ ലഹബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ ഏതാണ്ട് ഇപ്പൊ ഇത് കേട്ടാൽ തന്നെ സത്യം അന്വേഷിക്കുന്ന ആളുകൾക്കാണെങ്കിൽ മനസ്സിലാവാൻ ധാരാളം ഉണ്ട്. അതായത് എന്തുമാത്രം കളവാണ് ഈ പറഞ്ഞിട്ടുള്ളത് എന്ന്. അപ്പോ ഇനി ആ വിഷയം കൂടി എന്തായാലും ആരോപിക്കപ്പെട്ടത് കൊണ്ട് ഒരു മാന്യ വ്യക്തിത്വത്തിന്റെ അടുക്കൽ നിന്നാണ് ആരോപണം എന്നതുകൊണ്ട് നമ്മൾ അതിന് മറുപടി പറയാം. ഇതല്ലാതെ കുറെ ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് ജനാധിപത്യ വിഷയങ്ങൾ ഖുർആൻ സെമിനാറിലും വേറെ കുറച്ച് ആൾക്കാർ അത്തിക്കാട്ടെ പിന്നെ മസ്ജിദിന്റെ ഉള്ളിൽ ഇരുന്നിട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പറഞ്ഞ ആളുകൾക്ക് യാതൊരു വിലയും നമ്മൾ കൊടുക്കുന്നില്ല. കാരണം അവർക്ക് എത്ര എൽമുണ്ടായിട്ടും അതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാകുന്നില്ല. അവരാദ്യം പറഞ്ഞ കളവുകൾ ആദ്യം തിരുത്തട്ടെ, എന്നാൽ മാത്രമേ ഇസ്ലാമിക സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള അവകാശം അവർക്കുള്ളൂ. അതില്ലാത്തടത്തോളം കാലം അത്തരം ആളുകൾക്ക് മറുപടി പറയേണ്ടതായി എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്നത് വലിയ അഹങ്കാരമായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവരത് വിചാരിച്ചോട്ടെ, എനിക്ക് യാതൊരു പ്രയാസമില്ല. ആദ്യം അവർ കളവ് പറയുന്ന അവസാനിപ്പിക്കട്ടെ. കളവ് പറച്ചിൽ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കാര്യത്തിൽ അവർ പറഞ്ഞ കാര്യങ്ങളിൽ വല്ല സത്യവും ഉണ്ടോന്ന് പരിശോധിക്കുക. അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അദ്ദേഹത്തെ പോലുള്ള ഒരു പണ്ഡിതൻ കളവിൽ നിന്ന് മുക്തനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾക്ക് മറുപടി പറയാമെന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഈ കണ്ട എല്ലാവർക്കും മറുപടി പറയാന്നുള്ളത് ഒരിക്കലും സലഫുകളുടെ രീതിയല്ല. അതിന് ആവശ്യമില്ല, കാരണം അള്ളാഹു സുബ്ഹാനഹു തആല സത്യം എന്താണെന്ന് വെളിവാക്കും. സത്യം പറയുന്ന ആളുകൾ അവർക്ക് ഇൻഷാ അള്ളാഹ് വിജയം ഉണ്ടാവും. വല ആഖിബത്തുൽ മുത്തഖീൻ ഇൻഷാ അള്ളാഹ്, അതിൽ നമുക്ക് വിശ്വാസമുണ്ട്. മുത്തഖീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല വിജയം നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരിക്കലും പേടിയൊന്നുമില്ല. ആര് പറഞ്ഞാൽ ഇനിയിപ്പോ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള നാളെ വ്യക്തമായി കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് സംസാരിക്കുകയാണെങ്കിൽ സത്യം അദ്ദേഹത്തിന് അടുത്ത് പോകും. അൽഹംദുലില്ല, നമുക്കിതൊരു വാശിയൊന്നല്ല, ഇതെന്നെ അംഗീകരിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു കടുംപിടുത്തൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം. സത്യം അദ്ദേഹം ബോധ്യപ്പെടുത്തണം, ഇൻഷാല്ലാ ഞാനത് അംഗീകരിക്കാൻ തയ്യാർ തന്നെയാണ്. പക്ഷെ ഇതുവരെ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ പലതിലും കളവാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ പലതും അദ്ദേഹം ബോധപൂർവം പറഞ്ഞതല്ല എന്ന് വിചാരിക്കാവുന്ന സാഹചര്യ തെളിവുകൾ പലതും ഉണ്ട് എന്നതുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തോട് അടുത്ത ബന്ധമുണ്ടായിരുന്ന പല ആളുകളോട് ഞാൻ സംസാരിച്ചു. അവർ പലരും പറഞ്ഞത് അദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കാൻ വലിയ സാധ്യത ഉണ്ട് അദ്ദേഹത്തിനൊപ്പമുള്ള ആൾക്കാര് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹത്തെ പോലുള്ള ഒരാളായതുകൊണ്ട് മാത്രമാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഇല്ല, ഇല്ലാത്ത എല്ലായിടത്തും സ്റ്റേജ് കിട്ടിയാൽ എന്തും പറയാൻ ധൈര്യമുള്ള ആളുകൾ എന്തും സംസാരിക്കാൻ എത്ര വലിയ കളവും വ്യക്തികളെ പറ്റിയാണെങ്കിലും അള്ളാന്റെ പേരിലാണെങ്കിലും പറയാൻ ഒരു മടിയും കാണിക്കാത്ത കുറെ ജാതി ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്നലെ വരെ ശിർക്കാന്ന് പറഞ്ഞ് ഇന്ന് ചിലപ്പോൾ അവർക്ക് തൗഹീദായി മാറും. ഇന്നലെ വരെ നമ്മുടെ അടുത്ത് ഒപ്പം ഇരുന്നിട്ട് ആക്ഷേപിച്ച കാര്യം നാളെ അവർ പോയിട്ട് മദഹയ്യും. ഈ ജാതി ആളുകൾ ഇത്തരം വാക്കിന് സ്ഥിരതയില്ലാത്ത ആൾക്കാര് അത് കളവാക്കി മൂടി വെക്കുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് യാതൊരു കറാമത്തവും ഇല്ല. അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് കറാമത്തുണ്ട്
എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ അവർക്ക് കറാമത്ത് കൊടുക്കേണ്ട ആവശ്യം? അതുകൊണ്ട് അത്തരം ആളുകൾ എന്ത് പറഞ്ഞാലും അതിൽ നമുക്ക് ഒരു പ്രയാസമില്ല. ഇതിനെ അഹങ്കാരം എന്നോ എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ അതിനെ വിശേഷിപ്പിച്ചോ ആ വിശേഷണങ്ങളൊന്നും നമുക്ക് പ്രയാസമുണ്ടാക്കുന്നില്ല. എന്നാൽ അർഹതയുള്ള ആളുകൾ, സത്യം പറയുന്ന ആളുകൾ, സത്യത്തിനു വേണ്ടി നിലനിൽക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ വിഷയങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുക എന്നത്, നമ്മൾ സത്യമാണ് എന്ന് കരുതുന്ന കാര്യം വിശദീകരിക്കുക എന്നത്, അത് അനിവാര്യമായ ഒരു കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഈ ഇത്രയും ഈ വിഷയത്തിൽ സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല അഅലമു ബിസ്സവാബ്. അവസാനമായി ഞാൻ പറയട്ടെ, എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും പിന്നെ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള ഹഫ്ളഹുല്ലാഹു വഫഖഹു വഗഫറ ലഹു, അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. സ്വാഭാവികമായി ദീൻ്റെ മാർഗത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം പിടിക്കുക എന്നത് പിന്നെ മഷ്റൂആയ കാര്യമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അതിൻ്റെ പേരിലുള്ള ദേഷ്യമല്ലാതെ മറ്റൊന്നും നമുക്ക് ഇല്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ദേഷ്യവും അള്ളാഹുൻ്റെ മാർഗത്തിലുള്ള സ്നേഹവും അല്ലാതെ. അതുകൊണ്ട് എന്തെങ്കിലും വാക്കുകളിൽ, എൻ്റെ വാക്കുകളിലോ സംസാരങ്ങളിലോ അതിര് കടന്ന എന്തെങ്കിലും വാക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. മാത്രമല്ല, ഈ സംസാരിച്ചതിൻ്റെ ഒന്നും അർത്ഥം എനിക്ക് അദ്ദേഹത്തെക്കാൾ ഇൽമുണ്ട് എന്നോ അദ്ദേഹത്തെക്കാൾ അറിവുണ്ട് എന്നോ അദ്ദേഹത്തെക്കാൾ ചരിത്ര വിഷയങ്ങളിലും അതുപോലെ തന്നെ ഹിഫ്ളിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഉസൂലുൽ ഫിഖ് പോലുള്ള അതുപോലെ ഫിഖ് പോലുള്ള കർമ്മശാസ്ത്ര വിഷയങ്ങളിലുമൊക്കെ അറിവുണ്ട് എന്നോ ഒന്നും ഈ പറഞ്ഞതിനർത്ഥമില്ല. എനിക്ക് ഈ വിഷയത്തിൽ ഹക്കായി മനസ്സിലായ കാര്യം അതുമാത്രമേ ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ആ കാര്യത്തിൽ പിന്നെ പരസ്പരം നിങ്ങൾ പറഞ്ഞത് കളവാണ് എന്നോ മറ്റോ വാക്കുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, സലഫുകൾക്കിടയിൽ തന്നെ ഞാനത് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. സലഫുകൾ പോലും അവർക്കിടയിൽ പോലും പിന്നെ അത്തരം പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കളവല്ല. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പറ്റി ചില സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ ഫകദബ എന്ന് പറഞ്ഞിട്ടുണ്ട് അബു ഹുറൈറയെ പറ്റി. അതിനർത്ഥം അബു ഹുറൈറ കള്ളനാണ് എന്നല്ല, മറിച്ച് അദ്ദേഹം സത്യത്തിന്, അതായത് വാക്കയനോട് നടന്ന കാര്യത്തോട് എതിരായ ഒരു വിഷയം പറഞ്ഞു, അത് കളവാണ് എന്ന അർത്ഥത്തിലാണ്. അതല്ലാതെ നിങ്ങൾ കളവ് പറയുന്ന ഒരാളാണ് എന്ന അർത്ഥത്തിലല്ല ഒരു വിഷയത്തെയും ഞാൻ കള്ളം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെയും നിങ്ങളെയും എല്ലാം അതുപോലെ തന്നെ എല്ലാ മുസ്ലിങ്ങളെയും ഹഖിന്റെ മേൽ ഒരുമിച്ച് നിർത്തുന്നവരാക്കി മാറ്റട്ടെ. അള്ളാഹു തആല അഅലം. വസല്ലല്ലാഹു വസല്ലമ വബറക അല നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.